Just a little late. Someone was violent, very violent, and I just had to go at that time because they were very, very bad. We drove all the way from Michigan. And the sheriff had called and so forth. They were very, very bad. Now, but it's going to be all right. Everything's under control, so that's fine.
Amen.
When the Lord comes in, everything's under control, isn't it? Oh, he is so good to think of his goodness and his mercy, of what he means to us, and how precious is his praises. Well, we tried to start saying that we would take the first three chapters of the book of Ephesians. I think we got the first three words or the first three something there. We didn't get very far. But maybe tonight we can venture along a little further. Now, I want to say that I am not a Bible student by a long ways, and a long ways from being a theologian, but I love the Lord, and I love to serve Him, and someone just emergency said just before we go on now, a little girl in the hospital in Loveland, all the best specialists has given her up. She's dying now. And asked requests for this child. As Christians, it's our duty to bow our heads now for prayer.
Amen.
Our gracious Lord, it's not only our duty, but it is our privilege. And it is our desire that we bow our heads tonight.
ഇന്ന് രാത്രിയിൽ ഒരു സഭയായിട്ടും വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം വിശ്വസിക്കുന്ന ജനമായിട്ടും അങ്ങയുടെ വചനത്തെ അധ്യയനം ചെയ്യുന്നതിനായി ഞങ്ങളുടെ തലകളെ ഇന്ന് രാത്രിയിൽ വണങ്ങുന്നു. നമുക്ക് അവകാശപ്പെട്ടിരിക്കുന്നതായ അവന്റെ ശരീരത്തിൽ യഥാസ്ഥാനത്തായി നമ്മെ നിയോഗിക്കുകയും അവിടെ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും കഴിയുന്നു. ഇപ്പോൾ പെട്ടെന്ന് ദൈവത്തിങ്കിലേക്ക് ചെല്ലുന്നതിനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോ പിതാക്കന്മാരും ഇത് അവരുടെ മകളാണെങ്കിൽ എന്തായിരിക്കും എന്ന്
വിചാരിക്കുകയും
എപ്രകാരം നമ്മുടെ ഹൃദയം കത്തുകയും നമ്മുടെ ഉള്ളിൽ നൊമ്പരപ്പെടുകയും നാം ഉടനെ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഭയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ ചില പിതാക്കന്മാരുടെ ഹൃദയം കത്തുകയും നൊമ്പരപ്പെടുകയും ചെയ്യുന്നു. കർത്താവെ, ആ മഹാൻ വ്യക്തിയായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ആ പിതാവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു
വരാനിടയാക്കണമേ.
സംശയത്തിന്റെ എല്ലാ നിഴലും എല്ലാ വേദനകളും എടുത്തു മാറ്റുകയും അവിടുന്ന് ദൈവമാകുന്നുവെന്നും അങ്ങയുടെ ദിവ്യ ഉത്തരവ് അങ്ങയുടെ സഭയാലും അങ്ങയുടെ ജനങ്ങളാലും നിർവഹിക്കപ്പെട്ടിരിക്കുകയും അങ്ങയുടെ സന്നിധിയിൽ യാതൊരു രോഗത്തിനും നിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം അറിയുവാനിടയാക്കണമേ. ആഴ്ചകളോളമായി നാം പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ രാത്രി തൊട്ട് ഞാൻ ഈ വഴികളെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെയും മാർഗങ്ങളെക്കുറിച്ച് വിചാരിക്കുകയും ചെയ്തു.
We do not have very much of a weapon as far as it looks to the world, but this little
ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പക്കൽ ഇതൊരു വലിയ ആയുധമല്ല. എന്നാൽ ഈ ചെറിയ കവണ വിശ്വാസികളുടെ കരങ്ങളിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അത് മാരകമാകുന്നു.
Oh Lord, may our prayers strike home that death.
ഓ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ വീടുകളിൽ എത്തിയിട്ട് ആ കുട്ടിയുടെ മേലായിരിക്കുന്ന മരണത്തെ ഉടച്ചു തകർക്കണമേ. അതൊരു ബാലനായാലും ബാലികയായാലും ആ ഇരുട്ടും മൂകതയും ആ പൈതലിന്റെ കിടക്കരികിൽ നിന്നും നീക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മഹത്തായ വെളിച്ചം അതിന്മേൽ വിളങ്ങാനിടയാക്കണമേ. ഒരു സൌഖ്യം പ്രാപിച്ച പൈതലായിട്ട് ആശുപത്രിയിൽ നിന്നും വരുവാനിടയാക്കണമേ. ദൈവമേ, നദിക്കപ്പുറം ഞങ്ങളുടെ പ്രിയമേറിയവർ ഞങ്ങൾക്കായി കാത്തിരിക്കുകയും അത് മഹത്വമേറിയതുമാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ആ പൈതലിന്റെ ജീവനെ നീ വിട്ടുകൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സഭയെ ഞങ്ങൾ ആ മരണത്തെ അവിടെ തന്നെ നിൽക്കുമെന്ന് ശാസിക്കുന്നു. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ അതിന്റെ ജീവനെ അവകാശപ്പെട്ടിരിക്കുന്നതിനാൽ നിനക്ക് ആ കുട്ടിയെ എടുക്കാൻ കഴിയില്ല. കർത്താവേ, ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ട് അവരെ നയിക്കുന്ന മാർഗത്തിലേക്ക് നേരെ പോകുവാനിടയാക്കണമേ. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരു ക്രിസ്ത്യാനിയല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കൊട്ടും മുമ്പോട്ട് ജീവിക്കാൻ ആഗ്രഹമില്ലാതെയാകും. അവിടെ യാതൊന്നിനും വേണ്ടി ജീവിക്കാനില്ല. എനിക്കറിയാവുന്നിടത്തോളം മറ്റുള്ളവർ രക്ഷിക്കപ്പെട്ട് കാണുക മാത്രമാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലത്തെ വിഷയത്തിന്റെ ഒരു ചെറിയ പശ്ചാത്തലത്തെ ഇന്ന് രാത്രിയിൽ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ അധ്യായവും എടുക്കേണ്ടതിനാൽ ഇന്ന് രാത്രിയിൽ കഴിയാവുന്നിടത്തോളം വായിക്കുന്നതിന് ഞാൻ ശ്രമിക്കുന്നതാണ്. അതിനാൽ ഞായറാഴ്ച രാവിലെ ഒരുപക്ഷെ രാവിലത്തെയും രാത്രിയിലത്തേക്ക് എനിക്കത് എടുക്കേണ്ടി വരാനിടയാകും. അതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം. സഭയത് കാണുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്ന ഈ പശ്ചാത്തലത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതാണ്. ഓ, നിങ്ങളുടെ സ്ഥാനത്തെ കണ്ടുപിടിക്കുന്നത് ഒരു മഹത്തായ കാര്യമാകുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ശരിയായി നിങ്ങൾ അറിയാതെ മറ്റാർക്കും യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾക്കൊരു ശസ്ത്രക്രിയ നടത്തേണ്ടി വരികയാണെങ്കിൽ എന്തായിരിക്കും? ഇതിനു മുമ്പ് ഒരിക്കലും ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടില്ലാത്ത, ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് പുറത്തു വന്നതായ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറാണ് അത് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? അവൻ ചെറുപ്പക്കാരനും സുന്ദരനും അവന്റെ തലമുടി ഭംഗിയായി ചീകി ഒതുക്കിയതും വളരെ നന്നായി വസ്ത്രധാരണം ചെയ്തവനും വൃത്തിയുള്ളവനും അങ്ങനെയെല്ലാം ഉള്ളവനായിരിക്കാം. ഞാൻ കത്തികൾ മിനുക്കിയിരിക്കുന്നുവെന്നും എല്ലാ ഉപകരണങ്ങളും ഞാൻ രോഗബീജ നാശനം ചെയ്തിരിക്കുന്നുവെന്നും പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾക്കതിനെക്കുറിച്ച് ഒരു വിചിത്രമായ അനുഭവം ഉണ്ടായിരിക്കും. എന്നാൽ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മുറിക്കുന്നതിന് മുമ്പ്, ഇത് പലവട്ടം ഇതിനു മുമ്പും നടത്തിയ ഒരു പഴയ ഡോക്ടർ അത് ചെയ്യുന്നതിന് ഞാൻ കൂടുതൽ ആഗ്രഹിക്കും. ഒരു സ്കൂളിൽ നിന്നും ഇപ്പോൾ പഠിച്ചു വന്ന ആരെങ്കിലുമല്ല, എന്നാൽ ആരെങ്കിലും പരിചയമുള്ളവർ എനിക്കാവശ്യമായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഏറ്റവും നല്ല പരിചയത്തോടുകൂടി നമുക്ക് വിളിക്കാവുന്നതിനായി എനിക്കറിയാവുന്ന വ്യക്തി പരിശുദ്ധാത്മാവാകുന്നു. അവൻ ദൈവത്തിന്റെ മഹാനായ വൈദ്യനും മഹാനായ ഉപദേഷ്ടാവുമാകുന്നു. ഇന്ന് രാത്രിയിലെ എന്റെ സന്ദേശത്തിന്റെ പശ്ചാത്തലം ഞായറാഴ്ചത്തെ സന്ദേശത്തിൽ നിന്ന് തന്നെ എടുക്കുന്നു. അത് യഹോവയുടെ വചനവുമായിട്ട് നിന്ന് ശാമുവേലിനെ അവർ ഉപേക്ഷിക്കുകയും കീശിന്റെ പുത്രനായ ശൌലിനെ സ്വീകരിക്കുകയുമായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ശാമുവേലിനെ അവർ ത്യജിച്ചു കളഞ്ഞു. കാരണം ആത്മാവ് അവനോട് കൽപ്പിക്കുന്നത് മാത്രം അവൻ സംസാരിച്ചിരുന്നു. അവരുടെ ശ്രദ്ധയെ അതിലേക്ക് വിളിച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ യഹോവയുടെ നാമത്തിലല്ലാതെ യാതൊന്നും നിങ്ങളോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്നും അത് യഹോവ നിവൃത്തിയാക്കിയിരിക്കുന്നുവെന്നും ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞു. നിങ്ങളുടെ മുമ്പാകെ അപമര്യാദയായി പെരുമാറിക്കൊണ്ട് ഞാൻ നടന്നിട്ടുമില്ല. ആർക്കും എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ കഴിയുകയില്ല. അത് യേശു തന്നെ നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന് ചോദിച്ചതുപോലെയാണ്. അവൻ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ജനത്തോട് പണമോ മറ്റ് യാതൊന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ യാതൊന്നും നിങ്ങളുടെ പക്കൽ നിന്നും എടുത്തിട്ടില്ല. ഞാൻ സംസാരിച്ചതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കും അത് യഹോവയുടെ പക്കൽ നിന്നും നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നതുമാകുന്നു. ജനങ്ങളെല്ലാം അത് സത്യമാകുന്നുവെന്ന് സാക്ഷ്യം കൊടുത്തു. അതെല്ലാം സത്യമാകുന്നു എന്നിരിക്കലും ഞങ്ങൾക്കൊരു രാജാവ് ആവശ്യമായിരിക്കുന്നു. ഞങ്ങൾ ബാക്കിയുള്ള ദേശങ്ങളെ പോലെയാകുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ തിരുവെഴുത്ത് പുതിയ നിയമത്തിലെ യോശുവയുടെ പുസ്തകമായ എഫേസ്യർക്ക് എഴുതിയ ലേഖനം വിഭാഗിക്കുന്നതാകുന്നു. അത് ജയം പ്രാപിച്ചവർക്ക് അത് വിഭാഗിച്ചു കൊടുക്കുകയും അവരെ ഉറപ്പിക്കുകയുമാണ്. നാം അതിന്റെ മൂന്നാം വാക്യം തൊട്ട് വായിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാനത്തെത്തുന്നതിനായി അതിന്റെ പശ്ചാത്തലം മാത്രം കുറച്ചു നേരത്തെ കിടക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിന് ഒരു വിശ്രമദേശം വാഗ്ദത്തം ചെയ്തിരുന്നതായി നാം കണ്ടിരുന്നു. കാരണം അവർ തീർത്ഥാടകരും അലയുന്നവരുമായിരുന്നു. അവരുടേതല്ലാത്ത ഒരു ദേശത്ത് അവർ വസിച്ചിരുന്നു. ദൈവം അബ്രഹാമിൽ കൂടെ അവന്റെ വംശം 400 വർഷക്കാലത്തോളം പ്രവാസികളാകുമെന്നും അവർ അവരെ പീഡിപ്പിക്കുമെന്നും എന്നാൽ ഒരു ശക്തിയേറിയ കരത്താൽ ഞാൻ അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ഒരു നല്ല ദേശത്തെത്തിക്കുമെന്നും വാഗ്ദത്തം ചെയ്തിരുന്നു. അങ്ങനെ വാഗ്ദത്തം നിവൃത്തിയാകുന്നതിനുള്ള സമയമെടുത്തപ്പോൾ അവരെ ആ ദേശത്തെത്തിക്കുന്നതിനായി ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ചു. അതാരായിരുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ളവരിൽ എത്ര പേർക്കറിയാം? മോശയായിരുന്നു. നമ്മെ വാഗ്ദത്ത ദേശത്തെത്തിക്കുന്നതിനു വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള ക്രിസ്തുവിന്റെ വളരെ വളരെ യാഥാർത്ഥികമായ ഈ മാതൃക ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്കും ഒരു വാഗ്ദത്തമുണ്ട്. നമ്മുടെ വാഗ്ദത്തം ആത്മീയ വിശ്രാമമാകുന്നു, എന്നാൽ അവരുടേത് ശാരീരിക വിശ്രാമമായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങളുടെ ദേശമാകുന്നുവെന്ന് അവർക്ക് പറയാൻ കഴിയുന്ന ഒരു ദേശത്തേക്ക് അവർ വരികയായിരുന്നു. ഞങ്ങൾ ഇനിയും അലയുന്നവരല്ല, ഇത് ഞങ്ങളുടെ ദേശമാകുന്നു, ഇവിടെ ഞങ്ങൾക്ക് വിശ്രമമുണ്ട്. ഇവിടെ ഞങ്ങൾ വിത്ത് വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നടുകയും ഞങ്ങളുടെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ തിന്നുകയും ചെയ്യും. ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങൾ അത് വിട്ടേക്കും. ഓ, നമുക്ക് എപ്രകാരം ആ ദേശത്തേക്കും അതിന്റെ അവകാശത്തിന്റെ നിയമങ്ങളും നവമിയെയും റൂത്തിനെയും ബോവാസിനെയും കുറിച്ച് അറിയുന്നതിന് പോകാൻ കഴിയും. അതെല്ലാമായിട്ട് തിരികെ കൊണ്ടുവരുന്നു. ഇസ്രായേലിൽ ഒരു സഹോദരന് നഷ്ടപ്പെട്ടിരിക്കുന്നതെല്ലാം ഒരു ബന്ധുക്കാരനാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കാൻ കഴിയും. ഓ, അതെത്ര മനോഹരമായിരിക്കുന്നു. അതിനാഴ്ചകൾ ആഴ്ചകൾ ആഴ്ചകൾ എടുക്കുകയും അതിലേക്ക് കടക്കുന്നതിന് ഈ അധ്യായത്തെ നമുക്ക് ഒരിക്കലും വിട്ടുകളയാനും കഴിയില്ല. ഈ ഒരു അധ്യായത്തിൽ തന്നെ നമുക്ക് മുഴുവൻ ബൈബിളിനെയും ബന്ധിക്കാൻ കഴിയും. ഓ, ഞാനിത് പഠിക്കുന്നത് വളരെ ഇഷ്ടപ്പെടുന്നു. നാം ഇതെടുത്തിട്ട് ഒന്നര വർഷത്തോളം ഈ പുസ്തകം വിടാതെ അതിൽ തന്നെ നിൽക്കുമായിരുന്നു, അതുമായിട്ട് മാത്രം നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഈ അവകാശം എന്നത് അത്രമാത്രം മഹത്തായ കാര്യമായിട്ട് ഈ ദേശത്തുള്ള ഒരു അവകാശത്തെ ഏറ്റവും അടുത്തിയ ഒരു ബന്ധുക്കാരന് മാത്രമല്ലാതെ മറ്റാർക്കും അത് വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഇന്നലെ രാത്രിയിൽ മാതാക്കളായ നിങ്ങൾക്ക് വേണ്ടി എടുത്ത വിഷയത്തിൽ ഒരു ചെറിയ അടയാളത്തെ ഞാനിവിടെ വിടട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളിൽ എത്ര പേർ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ശരി, നിങ്ങൾ വീണ്ടും അവിടെയായിരിക്കുന്നു. അത് നിങ്ങളുടെ അവകാശമാണ്. മനസ്സിലായില്ലേ? പൗലോസ് റോമാക്കാരനോട് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. നിങ്ങൾക്ക് സ്വയമായി രക്ഷിക്കപ്പെടാൻ അത്രയും അധികം വിശ്വാസമുണ്ടെങ്കിൽ ആ മകനോ അല്ലെങ്കിൽ മകളോ എത്ര അനുസരണം കെട്ടവരായാലും അതൊരു കാര്യമല്ല. അവർ എങ്ങനെയായാലും രക്ഷിക്കപ്പെടും. എങ്ങനെയെങ്കിലും ദൈവം അത് ചെയ്യും. അവനവരെ അവരുടെ പുറത്തായി കിടത്തേണ്ടി വന്നാലും ഒരാശുപത്രിയിൽ കിടന്ന് മരിക്കുകയാണെങ്കിലും അവർ രക്ഷിക്കപ്പെടും. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് അവകാശവുമാകുന്നു. ഓ, അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും എന്ന് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നു. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഓ, ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ സ്ഥാനം ഇവിടെയുണ്ടെന്ന് ഞാൻ ആശിക്കുന്നു. അതെന്റെ ഹൃദയത്തിൽ കത്തിയെരിയുകയും അതിനായി തിരികെ വരികയുമാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് മുമ്പോട്ട് തുടരാം. അതിനുശേഷം നിങ്ങൾ മോശയെ ശ്രദ്ധിച്ചാൽ, ആ മഹാനായ അത്ഭുത പ്രവർത്തിക്കാരൻ ഇസ്രായേലിനെ ആ ദേശത്ത് കൂടി കൊണ്ടുവന്നിട്ട് വാഗ്ദത്ത ദേശം വരെ കൊണ്ടുവരികയും എന്നാൽ അവരുടെ അവകാശത്തെ അവർക്ക് ഭാഗിച്ചു കൊടുത്തതുമില്ല. അവനവരുടെ അവകാശത്തെ അവർക്ക് കൊടുത്തില്ല. അവനവരെ ആ ദേശത്തേക്ക് നയിക്കുകയും യോശുവ ജനങ്ങൾക്ക് ദേശം ഭാഗിച്ചു കൊടുക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? ക്രിസ്തു സഭയെ അവരുടെ അവകാശത്തെ അവർക്കുണ്ടാക്കിയിരിക്കുന്നതും നൽകിയിരിക്കുന്നതുമായ സ്ഥാനത്ത് വരെ എത്തിച്ചു. അത് യോർദാൻ മറികടക്കുന്നതിനായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവാണ് സഭയെ ക്രമീകരിക്കുന്നത്. ഇന്നത്തെ യോശുവ സഭയെ അതിന്റെ ക്രമത്തിലാക്കുകയും ഓരോരുത്തർക്കും കൃപാവരങ്ങളും സ്ഥാനങ്ങളും പദവികളും കൊടുക്കുകയും ചെയ്യുന്നു. ക്രിസ്തു രക്ഷിച്ച അകമയുള്ള മനുഷ്യനായ പരിശുദ്ധാത്മാവിൽ കൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം അവനാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായോ? ഇപ്പോൾ നാം എഫെസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അതേ രീതിയിൽ തന്നെ അവൻ സഭയെ അതിന് അവകാശപ്പെട്ടിരിക്കുന്നിടത്ത് നിയോഗിക്കുകയാണ്. യോശുവ അവരെ സ്വാഭാവിക ദേശത്ത് സ്ഥാനപ്പെടുത്തി. പരിശുദ്ധാത്മാവ് സഭയെ ഈ ദേശത്ത് അവർക്ക് അവകാശപ്പെട്ടിരിക്കുന്നതായ യഥാർത്ഥ സ്ഥാനത്ത് സ്ഥാപിക്കുന്നു. ആദ്യത്തെ കാര്യം അവനിവിടെ തുടങ്ങുന്നത് പൗലോസ് തന്റെ കത്ത് സംബോധന ചെയ്യുന്നതാണ്. അതിൽ കുറച്ചു സമയത്തിന് ശേഷം ഈ മർമ്മങ്ങളെല്ലാം അവന് വെളിപ്പെട്ടിരിക്കുന്നത് നാം കണ്ടുപിടിക്കുന്നതാണ്. അതൊരു സെമിനാരിയാലോ ഏതെങ്കിലും വേദശാസ്ത്ര പണ്ഡിതനാലോ ആയിരുന്നില്ല. എന്നാൽ അത് പരിശുദ്ധാത്മാവിന്റെ ദിവ്യ വെളിപാട് ദൈവം പൗലോസിന് നൽകിയതായിരുന്നു. ലോകസ്ഥാപനം മുതലേ മറിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മർമ്മം പരിശുദ്ധാത്മാവിനാൽ തനിക്ക് വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ ഇടയിൽ ഓരോരുത്തരെയും ക്രമത്തിലായി നിയോഗിക്കുകയും സഭ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. പൗലോസ് ആദ്യമായിട്ട് ജനങ്ങളോട് പറയാൻ തുടങ്ങുന്നത് ഇത് സഭയോടാണ്, പുറത്തുള്ളവരോടല്ല എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇതൊരു മർമ്മം കടങ്കഥയിലായിട്ട് അവന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇതവന്റെ തലയ്ക്ക് മേൽ കൂടെ പോകുകയും അതിനെക്കുറിച്ച് യാതൊന്നും അവൻ അറിയാൻ വയ്യാതെയും ഇരിക്കുന്നു. എന്നാൽ സഭയ്ക്ക് ഇത് പാറയിൽ നിന്നുള്ള തേനാകുന്നു. ഇത് പറഞ്ഞുകൂടാൻ കഴിയാത്ത ആനന്ദമാകുന്നു. ഇത് വാഴ്ത്തപ്പെട്ട ഉറപ്പാകുന്നു. ഇത് പ്രാണനിൽ നങ്കൂരമാകുന്നു. ഇത് നമ്മുടെ ആശയവും ഉറപ്പുമാകുന്നു. ഇത് കാലഘട്ടങ്ങളിലെ പാറയാകുന്നു. ഓ, ഇത് നന്മയായ സകലതുമാകുന്നു. കാരണം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ദൈവത്തിന്റെ വാക്കുകളോ ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. എന്നാൽ കനാനിന് പുറത്തായിരിക്കുന്ന മനുഷ്യൻ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അവനിപ്പോഴും അലയുകയാണ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ലെന്ന് ഞാൻ പറയുകയല്ല, ഞാനത് പറയുകയില്ല. മിസ്രൈമിലുള്ള മനുഷ്യൻ പോലും നല്ലവനല്ല എന്ന് ഞാൻ പറയുകയില്ല. എന്നാൽ ഈ അവകാശത്തിലേക്ക് അവൻ കടന്നു വരുന്നത് വരെയാകുന്നു. കൂടാതെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന അവകാശത്തിന്റെ വാഗ്ദത്തം എന്നത് ഒരു സ്വാഭാവിക ദേശമല്ല, എന്നാൽ ഒരു ആത്മീയ ദേശമാകുന്നു. കാരണം നാം ഒരു രാജകീയ വർഗവും ഒരു വിശുദ്ധ ദേശവുമാകുന്നു. എങ്കിൽ ഈ രാജകീയ വർഗവും വിശുദ്ധ ദേശവും പ്രത്യേക ജനങ്ങളും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും ഒരു പ്രവൃത്തിക്കായി മാറ്റിവച്ചവരുമാകുന്നു. അപ്പോൾ സകല ലോകവും പുറമേ മരിച്ചിരിക്കുന്നു. അങ്ങനെ നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. ദൈവപുത്രന്മാരും പുത്രിമാരും ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. മനുഷ്യനാലല്ല, ആത്മാവിനാൽ അത്രേ. എല്ലാം സ്നേഹത്തിലായിട്ട് സകല കാര്യങ്ങളും ഇപ്പോൾ സ്നേഹത്തിലാക്കിയിട്ട് കെട്ടിയിരിക്കുന്നു. പലവട്ടവും ഇത് പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എനിക്ക് കഴിയാവുന്നതിലും കൂടുതൽ ആഴത്തിൽ മഹാന്മാരായ വേദശാസ്ത്ര പണ്ഡിതന്മാർ ഇതെടുത്തിട്ടുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നതിനായി ഞാൻ ശ്രമിക്കുന്ന കാര്യമെന്നത് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനോടുകൂടി വേറൊരു മനുഷ്യൻ തെറ്റിലായിരിക്കുമ്പോഴും ആ മനുഷ്യനോടൊപ്പം ദീർഘക്ഷമയോടും സാമ്യതയോടും ക്ഷമയോടും സഹിക്കാൻ കഴിയുമെന്നുള്ളതാകുന്നു. അവൻ മാധുര്യമുള്ളവനും സൗമ്യതയോടും വിശ്വസ്തയോടും ആത്മാവിൽ നിറഞ്ഞ് ഒരിക്കലും ദുർബലനാകാതെ എല്ലായ്പ്പോഴും ഉറപ്പുള്ളവനുമാകുന്നു. അവനൊരു വ്യത്യസ്ത വ്യക്തിയാകുന്നു. അതൊരിക്കൽ ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങൾ ഒച്ചവെച്ചിരുന്നു, മെഥഡിസ്റ്റുകാരായ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് വെറും ഒരു മനുഷ്യൻ പറയുകയല്ല. ഓ, ഞങ്ങൾ ഒച്ചവെച്ചപ്പോൾ ഞങ്ങൾ ആ ദേശത്തായിരുന്നു. അത് നല്ല കാര്യമാണ്, അതൊക്കെ കൊള്ളാം, ഞാനും അത് വിശ്വസിക്കുന്നു. അതിനുശേഷം പെന്തക്കോസ്തുകാർ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് അന്യഭാഷയും പറഞ്ഞുകൊണ്ട് വന്നു. അന്യഭാഷ സംസാരിക്കുന്നവർക്കെല്ലാം അത് കിട്ടിയിരിക്കുന്നു, ഞാനും അത് വിശ്വസിക്കുന്നു. എന്നാൽ അപ്പോഴും വളരെ പേർക്ക് അത് കിട്ടിയിരുന്നില്ല എന്ന് നാം കാണുന്നു. നാം ഇപ്പോൾ ലോകസ്ഥാപനം മുതൽ മറിഞ്ഞുകിടന്നിരുന്നതും എന്നാൽ ഇപ്പോൾ ഈ അന്ത്യകാലത്ത് ദൈവമക്കൾക്ക് വെളിപ്പെട്ടിരിക്കുന്നതുമായ മറിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളിലേക്ക് വരികയാണ്. അത് സത്യമായിട്ടും ദൈവപുത്രന്മാർ വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നാം മറ്റൊരു സ്ഥാനത്തേക്ക് പോകുന്നതിന് മുമ്പ് റോമർ 8-ാം അധ്യായത്തിലേക്ക് തിരിച്ചിട്ട് നിങ്ങൾക്കായി ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിക്കട്ടെ. ഞാനിവിടെ സംസാരിക്കുന്നതായ കാര്യത്തിലേക്ക് ഇത് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റോമർ 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് നാം ഇപ്പോൾ കടക്കുന്നതാണ്.
The creation waiteth for the manifestations of the sons of God.
സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
With earnest expectations, the whole creation is waiting for.
സൃഷ്ടി മുഴുവൻ ആകാംക്ഷയോടെ വെളിപാടിനായി കാത്തിരിക്കുന്നു. നോക്കൂ, വെളിപ്പെടുത്തലാകുന്നു. വെളിപ്പെടുത്തൽ എന്താകുന്നു? അത് പ്രകടമാക്കലാകുന്നു. ലോകം മുഴുവനും മുഹമ്മദിയർ അവിടെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എല്ലായിടത്തും അവർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഈ ജനങ്ങൾ എവിടെയാകുന്നു? നമുക്ക് ഭയങ്കരമായ കൊടിയ കാറ്റും ഇടിയും മിന്നലും രക്തവും എണ്ണയും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നു. എന്നാൽ പുതപ്പ് കൊണ്ട് മുഖം മൂടി നിന്നിരുന്ന പ്രവാചകനെ ആകർഷിച്ച ആ മൃദുസ്വരം കേട്ട് കർത്താവേ ഇതാ ഞാൻ എന്ന് പറഞ്ഞതിനെ കേൾക്കുന്നതിൽ നാം പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സൃഷ്ടി മുഴുവൻ ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിനായി ഞരങ്ങിയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാകുന്നു. ഇപ്പോൾ പൗലോസ് ആദ്യമായിട്ട് സഭയെ അതിനവകാശപ്പെട്ടതായ സ്ഥാനത്ത് സ്ഥാപിക്കാൻ പോവുകയാണ്. ഒരു പശ്ചാത്തലത്തിനായി നമുക്കത് വീണ്ടും വായിക്കാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധന്മാരും അത് വിശുദ്ധീകരിക്കപ്പെട്ടവരാകുന്നു. എഫേസസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർ കഴുതുന്നത്. നാം ക്രിസ്തുവിൽ എങ്ങനെയാണാകുന്നതെന്ന് നാം മറന്നുപോകരുത്. ക്രിസ്തുവിലാകുന്നതിന് നാം സഭയിൽ ചേരണമോ? ക്രിസ്തുവിലാകുന്നതിന് നാം ഒരു തൊഴിലുണ്ടാക്കണമോ? ക്രിസ്തുവിലാകുന്നതിന് നാം ജലത്തിൽ മുക്കപ്പെടണമോ? നാം എങ്ങനെയാണ് ക്രിസ്തുവിലാകുന്നത്? ഒന്ന് കൊരിന്ത്യർ 12-ാം അധ്യായ പ്രകാരം ഒരേ ആത്മാവിനാൽ അത് വലിയ അക്ഷരമായ യേശുവിനോടുകൂടി SPIRIT എന്ന ഏക ആത്മാവായ പരിശുദ്ധാത്മാവിനാൽ നാം എല്ലാവരും വാഗ്ദത്ത ദേശത്തേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു.
In this promised land, everything belongs to us.
ഈ വാഗ്ദത്ത ദേശത്ത് എല്ലാം നമുക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. സഹോദരൻ കൊളിൻസ് അത് മനസ്സിലാക്കുന്നില്ലേ? നോക്കൂ, വാഗ്ദത്ത ദേശത്തുള്ളതെല്ലാം ആകുന്നു. ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്ക് യോർദാൻ മറികടന്നപ്പോൾ എല്ലാ കാര്യത്തിനും വേണ്ടി യുദ്ധം ചെയ്തു. ഓർക്കുക, ഈ വാഗ്ദത്ത ദേശത്താകുമ്പോൾ നിങ്ങൾ രോഗത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുമെന്നോ കുഴപ്പങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുമെന്നോ അത് അർത്ഥമാക്കുന്നില്ല. എന്നാൽ അത് ഇതിന് സൂചകമായിരിക്കുന്നു. ഓ, ഇത് ആഴത്തിലിറങ്ങുവാനിടയാകട്ടെ. അതിപ്രകാരം പറയുന്നു, അതായത് ഇത് നിങ്ങളുടേതാകുന്നു. എഴുന്നേറ്റിട്ട് അത് എടുത്തുകൊള്ളുക. മനസ്സിലായില്ലേ? ഇസ്രായേലിന് ഒരു വ്യക്തി എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടുവെങ്കിൽ അതിനുള്ള ഏക വഴി അവരുടെ പാളയത്തിൽ പാപം കടന്നു വന്നപ്പോഴായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കെപ്പോഴെങ്കിലും ഒരു വിജയത്തെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുള്ള ഏക വഴി പാളയത്തിനുള്ളിൽ പാപം കടക്കുമ്പോഴോ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റായിരിക്കുമ്പോഴോ ആകുന്നു. ആഖാൻ ഒരു ബാബിലോണിയ മേലങ്കിയും ഒരു പൊൻകട്ടയും മോഷ്ടിച്ചപ്പോഴായിരുന്നു പാളയത്തിൽ പാപം കടക്കുകയും യുദ്ധം പരാജയപ്പെടുകയും ചെയ്തത്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ സഭയെ, ഈ ഒരു കൂട്ടം ജനങ്ങളെ സമ്പൂർണമായും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും പരിശുദ്ധാത്മാവോടുകൂടിയും ആത്മാവിൽ നടക്കുകയും ചെയ്യുന്നവരായിട്ട് എനിക്ക് തരിക. എങ്കിൽ ഇവിടെയുള്ള ഏതൊരു രോഗത്തെയും പീഡയെയും ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ദേശത്തുള്ള എല്ലാ ജോ ലൂയിസിനെയും അവന്റെ സകല ഈശ്വരനിന്ദയെയും എല്ലാ അവിശ്വാസികളെയും ഏതൊരു രോഗത്തെയും ക്ലേശത്തെയും ഈ വാതിലിനുള്ളിൽ കൊണ്ടുവരിക. അവർ സമ്പൂർണമായും സൗഖ്യപ്പെട്ട് ഇവിടെ നിന്നും പോകും. അതെ ശ്രീമാൻ, ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്നു. പാപത്താലുള്ള അവിശ്വാസത്തിന് മാത്രമേ അത് മാറ്റി നിർത്തുവാൻ കഴിയുള്ളൂ. ഈ പാപം എന്താണെന്നുള്ള കാര്യത്തിലേക്ക് നാം കുറച്ചു കഴിഞ്ഞ് കടക്കുന്നതാണ്. ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർ കരുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
Blessed be the God and Father of our Lord Jesus Christ, who has blessed us with all spiritual blessings in heavenly places.
സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ.
When we are in Christ, we have
നാം ക്രിസ്തുവിലാകുമ്പോൾ നമുക്ക് സകല ആത്മീക അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു. ക്രിസ്തുവിന് പുറമേ നമുക്ക് വികാരാവേശങ്ങൾ മാത്രമാകുന്നു. ക്രിസ്തുവിൽ നമുക്ക് സാക്ഷാലുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്നു. ഒരു കപട വിശ്വാസമോ വേഷം കെട്ടലോ അഭിനയമോ ഇല്ല. എന്നാൽ നിങ്ങൾ വാഗ്ദത്ത ദേശത്താകുന്നുവെന്ന് പറയാൻ ശ്രമിക്കുകയും നിങ്ങൾ അവിടെ അല്ലാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും. ആദ്യത്തെ കാര്യം എന്താണെന്നാൽ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ ഒരു കുഴങ്ങിയ അവസ്ഥയിൽ കണ്ടുപിടിക്കുകയും കറപുരണ്ടത് എന്ന് നാം ലോകത്തിൽ അതിനെ പറയുന്നത് പോലെയാകുകയും ചെയ്യുന്നു. നിങ്ങൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് നിങ്ങളുടെ പക്കലില്ല എന്ന് നിങ്ങൾ അറിയും. എന്നാൽ നിങ്ങൾ ക്രിസ്തു യേശുവിലാകുമ്പോൾ അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗീയ സമാധാനവും സ്വർഗീയ അനുഗ്രഹങ്ങളും സ്വർഗീയ ആത്മാവും എല്ലാം പിന്നെ നിങ്ങളുടേതാകുന്നു. നിങ്ങൾ വാഗ്ദത്ത ദേശത്തായിരിക്കുകയും സകലത്തിനും പൂർണ്ണ അവകാശമുള്ളവനാകുകയും ചെയ്യുന്നു. ആമേൻ. എത്ര മനോഹരമായിരിക്കുന്നു. ഓ, നമുക്കിത് പഠിക്കാം. അവൻ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ഇവിടെയാണ് സഭ വളരെ മോശമായി ഇടറിപ്പോകുന്നത്. അവൻ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ആരിലാകുന്നു? ക്രിസ്തുവിലാകുന്നു. നാം ഉത്പത്തിയിലും വെളിപാടിലും വെളിപാട് 17:8 ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതായി കണ്ടിരുന്നു. ഞാനിപ്പോൾ അടുത്ത വാക്യം വായിക്കട്ടെ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഇപ്പോൾ മുൻനിയമിച്ചു എന്നുള്ള ഈ വാക്കിൽ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ മുൻനിയമിച്ചു എന്ന് വെച്ചാൽ അത് ഞാൻ സഹോദരൻ നെവിലിനെ തെരഞ്ഞെടുക്കുകയും സഹോദരൻ ബീലറിനെ തെരഞ്ഞെടുക്കുകയില്ല എന്നും അർത്ഥമാക്കുന്നില്ല. അതങ്ങനെയാകുന്നില്ല. ഇത് ദൈവത്തിന്റെ മുന്നറിവ് ആര് ശരിയായിരിക്കുമെന്നും ആര് ശരിയായിരിക്കില്ല എന്നും അറിയുന്നതാകുന്നു. അതിനാൽ തന്റെ മുന്നറിവിനാൽ അവൻ എന്ത് ചെയ്യുമെന്ന് ദൈവം അറിഞ്ഞിരുന്നു. തന്റെ മുന്നറിവിനാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിനായി അവൻ മുൻ നിയമിക്കുകയും ചെയ്തു. അതിനാൽ വരുവാനുള്ള കാലങ്ങളിലും എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് ഒന്നിലാക്കി, അതായത് യേശു ക്രിസ്തുവിലാക്കി. ഞാനൊരു ചെറിയ ചിത്രം ഇവിടെ വരയ്ക്കട്ടെ, അത് നന്നായിരിക്കും. കഴിഞ്ഞ രാത്രിയിൽ ഉത്പത്തിയുടെ 1 1:26 കുറിച്ച് ഞാൻ സ്വല്പമായി സംസാരിച്ചിരുന്നതായി കരുതുന്നു. അവിടെ ദൈവം തന്റെ പേര് യഹോവയായ ദൈവം എന്ന് വിളിക്കുമ്പോൾ അത് ഏൽ ഏലാ ഇലോഹിം എന്ന വാക്കായിട്ട് സ്വയമായി നിലവിലിരിക്കുന്നവൻ എന്നർത്ഥമാക്കുന്നു. അവൻ മാത്രമായിട്ട് മറ്റ് യാതൊന്നും നിലവിലുണ്ടായിരുന്നില്ല. അവിടെ വായുവോ വെളിച്ചമോ നക്ഷത്രങ്ങളോ ലോകമോ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ദൈവവും ദൈവം മാത്രമായ ഏൽ ഏലാ ഇലോഹിം മാത്രമായിരുന്നു. അവനാണ് അതുണ്ടാക്കിയത്. അവന്റെ ഉള്ളിൽ ഗുണവിശേഷങ്ങൾ ഉണ്ടായിട്ട് അത് ഈ മഹാനായ ഏൽ ഏലാ ഇലോഹിമിന്റെ ഉള്ളിൽ ഒരു ഗുണവിശേഷമായിരുന്നു. ഒരു ഗുണവിശേഷം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ ഞാനത് ഇപ്രകാരം പറയട്ടെ, അതൊരു സ്വഭാവമായിരുന്നു. അങ്ങനെ പറയുന്നതിനാൽ അത് ആർക്കും മനസ്സിലാക്കാൻ കഴിയും. അത് ഞാൻ തന്നെ അപ്രകാരം മനസ്സിലാക്കേണ്ട കൂട്ടത്തിലുള്ള ഒരുവനുമാകുന്നു. അവന്റെ ഉള്ളിൽ പിതാവായിരിക്കുന്നതിനുള്ള സ്വഭാവമുണ്ടായിരുന്നു. എന്നാൽ അവൻ സ്വയമായി നിലവിലിരിക്കുന്നവനായിട്ട് ഒരു പിതാവായിരിക്കുന്നതിന് യാതൊന്നുമില്ലായിരുന്നു. അവന്റെ ഉള്ളിൽ മറ്റെന്തോ ഉണ്ടായിട്ട് അവൻ ദൈവമായിരുന്നു. ദൈവം എന്ന് വെച്ചാൽ ആരാധനയ്ക്കുള്ള വസ്തുവാകുന്നു. എന്നാൽ അവൻ സ്വയം നിലവിലിരിക്കുന്ന ഏൽ ഏല ഇലോഹിമായിട്ട് അവനെ ആരാധിക്കുന്നതിന് യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ഉള്ളിൽ അവനൊരു രക്ഷിതാവായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെടുന്നതിനായി അവിടെ യാതൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. അവന്റെ ഉള്ളിൽ അവനൊരു രോഗശാന്തിക്കാരനായിരുന്നു. എന്നാൽ രോഗിയായിട്ട് അവിടെ സുഖപ്പെടുവാൻ ആരെങ്കിലുമോ അല്ലെങ്കിൽ രോഗിയാകുന്നതിന് യാതൊന്നും തന്നെയുമില്ലായിരുന്നു. നിങ്ങൾക്കതിന്റെ ചിത്രം ഇപ്പോൾ മനസ്സിലായോ? അതിനാൽ അവന്റെ ഗുണവിശേഷങ്ങൾ, അവന്റെ സ്വഭാവമാണ് ഇന്ന് അതുണ്ടാക്കിയിരിക്കുന്നത്. ചില ആളുകൾ ചോദിക്കും, എങ്കിൽ ദൈവം എന്തുകൊണ്ട് അത് ആദിയിൽ തന്നെ തടഞ്ഞില്ല? ജാക്കോ എന്ന സഹോദരനെ കുറ്റം വിധിച്ച ജോയ് ലൂയിസ് എന്ന വ്യക്തി, ദൈവം ഒരു ക്രൂരഹൃദയനായ മൃഗമാകുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ദൈവം ഒരു ക്രൂരഹൃദയനായ മൃഗമാകുന്നു, ദൈവം എന്നൊരു കാര്യമേ ഇല്ല. അങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നെങ്കിൽ ഓ, ഞാൻ എല്ലാ തരത്തിലുമുള്ള പേരുകൾ അവനെ വിളിച്ചിരുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ അവന് ധാരാളം ബുദ്ധി തലയിലുണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ യാതൊന്നുമില്ല. ഇപ്പോൾ ഇവിടെയാണ് അതെത്തിയിരിക്കുന്നത്. ഈ വചനം അതിവിടെ പറയുകയും അവനത് മറച്ചിരിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ഈ മർമ്മങ്ങൾ ഇപ്പോൾ മറച്ചുവെച്ചിട്ട് സഭയിൽ അവയെ പ്രകടമാക്കുന്നതിന് ലോകസ്ഥാപനം മുതൽ ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ഹോ, നിങ്ങൾക്കിത് മനസ്സിലായോ? ഇപ്പോൾ ഞാൻ എന്റെ കഥയിൽ സ്വല്പനേരം നിർത്തിയിട്ട് ഇതെടുക്കുന്നതിനായിട്ട് എന്റെ അടുത്ത വിചാരത്തിലേക്ക് കടക്കുന്നതാണ്. ഓർക്കുക, മോശിയുടെ കാലം തൊട്ട് പിൻകാലങ്ങളിലെല്ലാമായി തിരുവചന പ്രകാരം ഈ അന്ത്യകാലത്ത് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുന്നതുവരെ അവർ കാത്തിരുന്നു. അത് ശരിയാണ്. കാരണം ഇത് ദൈവപുത്രന്മാർക്ക് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതൊരു പിരമിഡ് മാതിരി ഇതടുത്ത് അടുത്ത് അടുത്തായി പണിതു വരുന്നുവെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. ദൈവം മൂന്ന് ബൈബിളുകൾ ഉണ്ടാക്കിയിരുന്നു എന്ന് ഞാൻ പലപ്പോഴും പ്രസ്താവിച്ചിട്ടുണ്ട്. ആദ്യത്തേത് അവൻ ആകാശങ്ങളിൽ രാശിചക്രമായി വെച്ചിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും രാശിചക്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാശിചക്രത്തിലെ ആദ്യത്തെ രൂപം എന്താകുന്നു? അത് വെർജിൻ എന്ന കന്യകയാകുന്നു. രാശിചക്രത്തിലെ അവസാനത്തെ രൂപം എന്താകുന്നു? അത് ലിയോ എന്ന സിംഹമാകുന്നു. അവൻ ആദ്യത്തെ വട്ടം കന്യകയിൽ കൂടെയും രണ്ടാമത്തെ വട്ടം യഹൂദ ഗോത്രത്തിന്റെ സിംഹമായും വരുന്നു. അടുത്തത് അവൻ ഹാനോക്കിന്റെ കാലത്ത് അവർ പിരമിഡുകൾ നിർമ്മിച്ചപ്പോൾ അതിലെഴുതിയിരുന്നു. അവർ അത് അളന്നു നോക്കിയിരുന്നു. ഞാനത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ യുദ്ധങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അതിന്റെ ദൂരം അളക്കുന്നതിനുമായി അവർ കുനിഞ്ഞ് അവരുടെ മുട്ടുകളിന്മേൽ നീണ്ട സമയം വരെ നിന്നിരുന്നു. അവരിപ്പോൾ എവിടെയാണ് അളക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവർ രാജാവിന്റെ മുറിക്ക് നേരെ കുറുക്കിയായിട്ട് എടുക്കുന്നു. ഇന്ന് നമുക്ക് നമുക്കുള്ളതെല്ലാം കൊണ്ട് ഈ പിരമിഡിൽ ഒരെണ്ണം ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്കത് നിർമ്മിക്കാൻ കഴിയുന്നില്ല. അതിപ്രകാരം നേരെ ഒരു മുനയിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ മൂടിക്കല്ല് ഒരിക്കലും അതിന് കണ്ടുകിട്ടിയിരുന്നില്ല. അവർ ഈ പിരമിഡിന് മുകളിലായി ഒരു മൂടി ഒരിക്കലും വെച്ചിരുന്നില്ല. നിങ്ങൾക്കിതറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈജിപ്തിലെ വലിയ പിരമിഡിന് മുകളിലായി ഒരു മൂടിക്കല്ലുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? മൂടിക്കല്ലായ ക്രിസ്തു ഉപേക്ഷിക്കപ്പെട്ടിരുന്നു, തലക്കല്ലായ അവൻ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ നാം ലൂഥറിന്റെ കാലഘട്ടത്തിൽ നിന്നും ബാപ്റ്റിസ്റ്റിന്റെ കാലഘട്ടത്തിൽ നിന്നും മെഥഡിസ്റ്റിന്റെ കാലഘട്ടത്തിൽ നിന്നും പെന്തിക്കോസ്തുകാരുടെ കാലഘട്ടത്തിൽ നിന്നും മേലേക്ക് വളർന്ന് ഇപ്പോൾ നേരെ ആണിക്കല്ലിന്റെ സ്ഥാനത്തെത്തിയിരിക്കുന്നു. ആണിക്കല്ല് വന്നിട്ട് കെട്ടിടം പൂർത്തിയാക്കുന്നതിനായി നാം ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയുമാകുന്നു. തള്ളിക്കളഞ്ഞ കല്ല് എന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ തിരുവെഴുത്തിൽ വായിച്ചിട്ടില്ലേ? തീർച്ചയായും അത് ശലോമന്റെ മന്ദിരത്തെക്കുറിച്ചായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇതിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടുന്നതിനായി മാത്രം ഞാനിത് പറയുകയാണ്. ബൈബിളിൽ നാം ഈ അന്ത്യകാലത്ത് ഈ പിരമിഡിന്റെ മുകളിലായി ജീവിക്കുന്നു. രാശിചക്രത്തിലെ മീനുകൾ കുറുകയായിരിക്കുന്ന ക്യാൻസർ കാലഘട്ടത്തിലും ലിയോ എന്ന സിംഹത്തിന്റെ വരവിന്റെ കാലത്തും മൂടിക്കല്ലിന്റെ കാലത്തും വേദപുസ്തകത്തിനനുസരിച്ച് ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിന്റെ കാലത്തും നാം ആയിരിക്കുന്നു. നാം എവിടെയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? നാം നേരെ അന്ത്യകാലത്തായിരിക്കുന്നു. ക്രൂശ്യവും മറ്റുള്ളവരും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പത്രങ്ങളിൽ എത്ര പേർ വായിച്ചിട്ടുണ്ട്? ഓ, അവർ തയ്യാറായിരിക്കുന്നു. അതുപോലെ നാമും ആകുന്നു. ആമേൻ. തയ്യാറായിരിക്കുന്നു, അത് കൊള്ളാം. ഹോ, എന്തൊരു സൗഭാഗ്യമാകുന്നു, എന്തൊരു ദിവസമാകുന്നു. നാം ജീവിക്കുന്ന ദിവസം എന്താണെന്ന് ക്രിസ്ത്യാനികൾക്കൊന്ന് മനസ്സിലാക്കാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനത് കാണുകയും അന്ത്യകാലത്ത് അത് എവിടെ വെളിപ്പെടുമെന്നും അന്ത്യകാലത്ത് ഈ ദൈവപുത്രന്മാർ എഴുന്നേൽക്കുന്നതിനു വേണ്ടി ഞരങ്ങുകയും കാത്തിരിക്കുകയും ഈ കാലഘട്ടത്തിന്റെ അവസാനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ലോകസ്ഥാപനം മുതൽക്കെയുള്ള രഹസ്യകാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനും കൊണ്ടുവരുന്നതിനുമായി കാത്തിരിക്കുന്നു. ഇപ്പോൾ നാം ഇത് ശരിയാണോ അല്ലേ എന്ന് കാണുന്നതിനും അതിന്റെ വെളിപാടിനുമായി വീണ്ടും ലോകസ്ഥാപനത്തിന് മുമ്പെയുള്ള വിഷയത്തിലേക്ക് നമുക്ക് തിരികെ പോകാം. ദൈവത്തെ പാപ്പ എന്ന് വിളിക്കുന്നതിൽ കൂടെ ഞാൻ എന്നെ തന്നെ ഒരു ദൈവദ്രോഹിയാക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഞാൻ ആ രീതിയിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങളത് മനസ്സിലാക്കും. പാപ്പ, പാപ്പ കുറച്ച് കുട്ടികൾ ഉണ്ടായിരിക്കുന്നതിന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി എന്താണ് അവൻ ചെയ്തത്? അവൻ ദൂതന്മാർ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവന് ചുറ്റുമായി വന്നു. ഹോ, അത് നന്നായിരിക്കുന്നു. അവർ അവനെ ആരാധിക്കുകയും അപ്പോൾ അവന്റെ സ്വഭാവങ്ങളിലൊന്നായ അവൻ ദൈവമാകുകയും ചെയ്തു. ഓർക്കുക, അവൻ ഏൽ ഏലാ ഇലോഹിം ആയി സ്വയം നിലവിലിരുന്നു. മറ്റു യാതൊന്നുമില്ലാതെ അവൻ മാത്രമായിരുന്നു. ആദ്യം വന്നത് ദൂതന്മാരായിരുന്നു. അതിനുശേഷം ദൂതന്മാർക്ക് ആരാധിക്കുക മാത്രമല്ലാതെ മറ്റു യാതൊന്നിനും കഴിയില്ലായിരുന്നു. അവർക്ക് നഷ്ടപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അവർക്ക് രോഗിയായിരിക്കാൻ കഴിയാതെയിരുന്നു. അവർ അനശ്വരമായ ജീവികളാകുന്നു. അതിനാൽ അവന് തന്റെ രോഗശാന്തിയുടെ ശക്തിയെ പ്രകടമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ രക്ഷയെ അവന് പ്രകടമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അവൻ പറഞ്ഞു, നമുക്ക് വ്യക്തമായി എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ അവൻ ഭൂമിയെ ഉണ്ടാക്കി. അവൻ ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ അവൻ ഭൂമിയിലുള്ള സകല ജീവികളെയും ഉണ്ടാക്കി. അതിനുശേഷം അവൻ മനുഷ്യനെ ഉണ്ടാക്കി. അങ്ങനെ സകല കാര്യങ്ങളും ഭൂമിയിൽ നിന്ന് കടന്നു വന്നു. അതൊരു പോളിബോഗിൽ നിന്നും അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു മാംസരൂപമായ ജെല്ലി ഫിഷിൽ നിന്നും തുടങ്ങിയിരുന്നു. അതിൽ നിന്നും തുടങ്ങി ഒരു തവളയിലേക്കും അത് ജീവന്റെ ഏറ്റവും താണരൂപമായി അവർ അവകാശപ്പെടുന്ന ഒരു തവളയായി നാം അതിനെ കാണുന്നു. ഏറ്റവും ഉയർന്ന രൂപം മനുഷ്യനാകുന്നു. തവളയിൽ നിന്നും തുടങ്ങി അത് പല്ലിയിലേക്കും പല്ലിയിൽ നിന്നും തുടങ്ങിയിട്ട് ഓരോ വട്ടവും എന്ന് പരിശുദ്ധാത്മാവിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ജീവൻ വീണ്ടും അവിടേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. അതിലും കൂടിയ ജീവൻ വന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തോടെ എന്തോ ആദ്യമായിട്ട് അവിടെ വന്നു. അത് ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യനിലും ഉയർന്നതായിട്ട് മറ്റെന്തെങ്കിലും ഒരിക്കലും സൃഷ്ടിക്കുകയോ സൃഷ്ടിച്ചിരിക്കുകയോ സൃഷ്ടിക്കപ്പെടുകയോ ഇല്ല. കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപമാകുന്നു. അങ്ങനെ അവൻ തന്റെ ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം തന്റെ ദൂതന്മാരെ ഉണ്ടാക്കിയപ്പോൾ അവൻ മനുഷ്യനെ ഉണ്ടാക്കി. ദൈവമാണും പെണ്ണുമായി അവരെ സൃഷ്ടിക്കുകയും എല്ലാം ഒന്നിൽ തന്നെയുമായിരുന്നു. അവൻ തന്റെ പുരുഷനും സ്ത്രീയും സ്ത്രൈണതയും പൌരുഷവും അവൻ തന്നെയായിരുന്നു. അവൻ ആദാമിനെ ഉണ്ടാക്കിയിട്ട് ജഡത്തിലിട്ടപ്പോൾ ഉത്പത്തി ഒന്നിൽ അവൻ പുരുഷനെയും സ്ത്രീയും ഉണ്ടാക്കിയെന്നുള്ള കാര്യം ഓർക്കുക. ഉത്പത്തി രണ്ടിൽ നിലത്ത് വേല ചെയ്യുവാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അത് ജഡിക മനുഷ്യനായിരുന്നു. എന്തെങ്കിലും കയ്യിലെടുത്ത് നിലത്ത് പണി ചെയ്യുവാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നിരിക്കലും ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവം ഒരു ആത്മാവാകുന്നു. അത് ശരിയാണ്. ദൈവം ആദ്യത്തെ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു. ഇപ്പോൾ അത് ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴായിരുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ച് ദൈവത്തിന് തന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നുള്ള കാര്യം ഓർക്കുക. ഞായറാഴ്ച രാത്രിയിൽ ഞാൻ അതിൽ കൂടി കടന്നുപോയിരുന്നു. വചനമെന്ന് പറയുന്നത് ഒരു വിചാരം വെളിപ്പെട്ടതാകുന്നു. തനിക്കെങ്ങനെ ദൈവമായിരിക്കാൻ കഴിയുമെന്നും എങ്ങനെ ആരാധിക്കപ്പെടാൻ കഴിയുമെന്നും എങ്ങനെ ഒരു രോഗശാന്തിക്കാരനാകാൻ കഴിയുമെന്നും എങ്ങനെ ഒരു രക്ഷിതാവാനാകാൻ കഴിയുമെന്നും ദൈവം വിചാരിച്ചു. അവൻ തന്റെ വചനത്തെ പറഞ്ഞ ഉടനെ തന്നെ അതെന്നേക്കുമായി അവസാനിച്ചു. ഓ, ഈ ദൈവപുത്രന്മാർക്ക് ആ വചനത്തിനുമേൽ ഇപ്രകാരം ഒരു പിടുത്തം മാത്രം കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു. ദൈവം ഒരു വചനം കൽപ്പിക്കുമ്പോൾ അത് അവസാനിച്ചിരിക്കും, പരിപൂർണമായിട്ടും നിവൃത്തിയായിരിക്കും. ഒരുപക്ഷെ അവൻ കാത്തിരുന്ന് കാണും. ഇതിഹാസകന്മാരും അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരും ഈ ലോകം കോടി 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 കണക്കിന് പഴക്കമേറിയതാണെന്ന് അവകാശപ്പെടുന്നു. എനിക്കറിയില്ല, ഒരുപക്ഷെ മഹാകോടി മഹാകോടി വർഷങ്ങൾ ഉണ്ടായിരിക്കാം. അതെത്ര പഴക്കമേറിയതെന്ന് എനിക്കറിയില്ല. ദൈവം സമയത്തിൽ വസിക്കുന്നില്ല. അവൻ കൽപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ അവന് ഒരു മിനിറ്റ് പോലും അത് ചെയ്യുന്നതിന് കുറയുന്നില്ല. അവനിപ്പോഴും ദൈവമാകുന്നു. അവന് സമയമെന്ന കാര്യമേ ഇല്ല. കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാവിലെ വരെ എനിക്കത് ഇപ്രകാരം ഒരിക്കലും അറിയില്ലായിരുന്നു. നിത്യതയിൽ ഒരു ഇന്നലെയോ ഒരു നാളെയോ ഇല്ല, എല്ലാം ഇപ്പോഴാകുന്നു. ഞാനാകുന്നു എന്നവൻ പറഞ്ഞ വാക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനായിരുന്നുവെന്നോ ഞാനായിരിക്കുമെന്നോ അല്ല, ഇത് ഞാനാകുന്നു എന്ന നിത്യതയാകുന്നു. നോക്കൂ, ഞാൻ എല്ലായ്പ്പോഴും ആകുന്നു. ഇപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളെയും സമയത്തിലാക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ആരാധിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിയിരിക്കണം. അതിനാൽ അവന്റെ ഗുണവിശേഷങ്ങൾ ഇതുണ്ടാക്കി. അതിനുശേഷം അവൻ മനുഷ്യനെ ഉണ്ടാക്കി. അതിനുശേഷം ഈ മനുഷ്യൻ ഏകനായി കാണപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ തന്റെ മനസ്സിൽ കിടന്നിരുന്ന ആ വലിയ ചിത്രമായ ക്രിസ്തുവിനെയും അവന്റെ സഭയെയും അവന് കാണിക്കേണ്ടതിന് അവൻ വേറൊരു മണ്ണുകട്ടയെടുത്ത് അതിൽ നിന്നും ഒരു സ്ത്രീയെ ഉണ്ടാക്കിയില്ല. എന്നാൽ ആദാമിന്റെ വാരിയലിൽ നിന്നും അവൻ അതെടുത്തു. എന്നിട്ട് ആദാമിന്റെ ആത്മാവിൽ നിന്നും സ്ത്രൈണതയെടുത്ത് ഈ വാരിയലിൽ ഇട്ടു. നിങ്ങൾ ഒരു മനുഷ്യനെ സ്ത്രീ പ്രകൃതക്കാരനായി പെരുമാറി കാണുമ്പോൾ അവിടെ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു സ്ത്രീ പുരുഷനെ പോലെ പെരുമാറി നിങ്ങൾ കാണുമ്പോൾ അവിടെ എന്തോ കുഴപ്പമുണ്ട്. നോക്കൂ, എന്തോ അവിടെ കുഴപ്പമുണ്ട്. അവ തമ്മിൽ രണ്ട് വ്യത്യസ്തമായ ആത്മാക്കളാണ്. എന്നാൽ അവ തമ്മിൽ ചേർന്നുകൊണ്ട് ഒന്നാകുന്നു. അവ രണ്ടും ഒന്നാകുന്നു. അങ്ങനെ അവൻ സ്ത്രീയെയും പുരുഷനെയും അവർ ഒരിക്കലും വൃദ്ധരായിരിക്കുന്നതിനോ മരിക്കുന്നതിനോ നരയ്ക്കുന്നതിനോ വേണ്ടി ഒരിക്കലും ഉണ്ടാക്കിയില്ല. നാം ചെയ്യുന്നത് പോലെ അവർ തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ചെയ്തു. എന്നാൽ പാപം എന്താണെന്ന് അവർ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സർപ്പത്തിന്റെ സന്തതി എന്ന വേറൊരു വിഷയത്തിന് വേണ്ടി ഞാനിതിവിടെ ഒഴിവാക്കുകയാണ്. അത് തിരിച്ചെടുക്കുന്നതിനായി അവർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ആരെങ്കിലും എന്നെ കാണിക്കട്ടെ. അതാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം ശേഷം പാപം കടന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അങ്ങ് ദൂരെയായി കോടിക്കണക്കിന് 100 കോടി കണക്കിന് മേലെ ഉയരത്തിൽ അത്രയും വലിയൊരു സ്ഥലം കിടന്നിരുന്നു. അത് സമ്പൂർണമായ അകപാവ സ്നേഹമാണ്. നിങ്ങൾ ഈ രീതിയിൽ ഒരു ചുവട് വെക്കുമ്പോഴെല്ലാം അത് 1 ഇഞ്ച് ഇടുങ്ങുന്നു. എങ്കിലത് ഭൂമിയിലെത്തുന്നതിന് എത്രമാത്രം കുറച്ച് സമയം എടുത്തിരിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് നിഴലിന്റെ നിഴലും അതിന്റെ നിഴലുമാകുന്നു. അതാണ് നിങ്ങൾക്കുള്ളതും എനിക്കും ഉള്ളത് അതാണ്. അഗാപാവ സ്നേഹത്തിന്റെ നിഴലിന്റെയും നിഴലായ അതിന്റെയും നിഴലാകുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളിൽ 20 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളിലും 20 വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാരിലും അതുപോലെ തന്നെ അവശേഷിക്കുന്നതിനാഗ്രഹിക്കുന്നതായ എന്തോ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് 5 വർഷം മാത്രമേ ഉള്ളൂ. അത് 15 to 20 വരെയാണ്. 20 ശേഷം നിങ്ങൾ മരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ 15 നിങ്ങൾ യൗവനം പ്രാപിച്ചു വരുന്ന ഒരാൾ മാത്രമാകുന്നു. അതിനുശേഷം നിങ്ങൾ 20 വരെ പൂർണ്ണത പ്രാപിക്കുന്നു. 20 ശേഷം ഓ, ഞാനൊരു നല്ല ആരോഗ്യവനായ മനുഷ്യനാകുന്നു എന്ന് നിങ്ങൾ പറയും. എന്നാൽ നിങ്ങൾ അതാകുന്നില്ല. നിങ്ങൾ മരിക്കുകയാണ്. നിങ്ങൾ എരിഞ്ഞു പോവുകയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതൊരു കാര്യമല്ല. ദൈവം നിങ്ങളെ അത്രയും വയസ്സ് വരെ ഉണ്ടാക്കി. അതിനുശേഷം നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? നിങ്ങൾ മരിക്കാൻ തുടങ്ങിയാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്ന എന്തോ എനിക്ക് വീണ്ടും 18-കാരനാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 500 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുകയും ഇന്ന് വരെയും നിങ്ങൾ 18 വയസ്സുകാരനായി തന്നെയും ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 500 വർഷങ്ങൾക്ക് മുമ്പുള്ള നിങ്ങളുടെ ആശയങ്ങളുമായിട്ട് നിങ്ങളൊരു പുരാതന കലാവസ്തു ആയിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? തീർത്ഥാടകരായ പിതാക്കന്മാർ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതുപോലെ ഒരാശയവുമായിട്ടുള്ള ഒരു യൗവനക്കാരിയായിരുന്നു. നിങ്ങൾ അതുപോലെ തന്നെ മുമ്പോട്ട് പോയി വയസ്സായി 500 വർഷങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. നോക്കൂ, അവിടെ തെറ്റായിട്ട് എന്തോ ഉണ്ട്. നിങ്ങൾ പറയും, സഹോദരൻ ബ്രഹാം, എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുള്ളവനായി ഞാൻ അനുഭവപ്പെടുന്നു. ഓ, എനിക്ക് 18 വയസ്സേ ഉള്ളൂ, എനിക്ക് 16 വയസ്സേ ഉള്ളൂ, എനിക്ക് നന്നായി തന്നെ തോന്നുന്നു. പ്രിയെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മാതാവ് ഈ സഭയിലല്ലെങ്കിൽ ഈ നിമിഷം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയാൻ കഴിയും? നിങ്ങളുടെ ആൺകൂട്ടുകാരനോ അല്ലെങ്കിൽ പെൺകൂട്ടുകാരിയോ കുറച്ചു നേരത്തിന് മുമ്പ് കൊല്ലപ്പെടാനിടയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലൊരു മരിച്ച ശവമായി രാവിലെ കിടക്കില്ലെന്ന് എങ്ങനെ അറിയാൻ കഴിയും? നിങ്ങൾ ഈ പള്ളിയിൽ നിന്നും ജീവനോട് തിരികെ പോകുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇതത്രമാത്രം ഉറപ്പില്ലാത്ത കാര്യമാകുന്നു. യാതൊന്നും ഉറപ്പുള്ളതായിട്ടില്ല. നിങ്ങൾ 15 ആയാലും 12 ആയാലും 19 ആയാലും 75 ആയാലും 90 ആയാലും എല്ലാം അനിശ്ചിതമാകുന്നു. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. എന്നിരിക്കലും നിങ്ങൾ 15-ലേക്കും 18-ലേക്കും തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നിങ്ങളെ അത് ചെയ്യാനിടയാക്കുന്നത്? നിങ്ങൾ തിരികെ പോയ 18-ൽ തന്നെ അവശേഷിക്കുകയും ഒരിക്കലും രോഗിയാകാതെയും ഇരിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം വേറെയും ആളുകൾ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ അതിൽ ക്രമാധികമായി വളരും. ജനങ്ങൾ മറ്റു കാലഘട്ടത്തിൽ മുമ്പോട്ട് വളരുകയും നിങ്ങളൊരു പുരാവസ്തു കലയാകുകയും ചെയ്യും. നിങ്ങൾ അവരോടൊപ്പം പോയി വയസ്സാകുകയാണെങ്കിൽ നിങ്ങൾ അതിലും മോശമാകും. എന്നാൽ നിങ്ങളെ അവിടെ ആയിരിക്കുന്നതിനായി വിളിക്കുന്ന എന്തോ ഉണ്ട്. അതാ ചെറിയ അഗാപാവോ സ്നേഹമാകുന്നു. ഇവിടെ മേലെയായുള്ള ആ ചെറിയ നിഴലാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിക്ക് പരിശുദ്ധാത്മാവ് തന്റെ നന്മയിലും കൃപയിലും കൂടി എന്നെ ഈ ശരീരത്തിൽ നിന്നും എടുത്തപ്പോൾ അപ്രകാരം ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആ ദേശത്തേക്ക് കടന്ന് ഈ ജനങ്ങളെ അവിടെ കണ്ടപ്പോൾ അവർ ചെറുപ്പമായിരുന്നു. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും സുന്ദരമായ ജനങ്ങളെ ഞാൻ കണ്ടിരുന്നു. അവരിൽ ചിലർ 90 വയസ്സുള്ളവരായിരുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞു. അവർ നിന്നാൽ പരിവർത്തനം ചെയ്യപ്പെട്ടവരാകുന്നു. എന്റെ സഹോദര, എന്റെ സഹോദര എന്ന് അവർ ആർത്തുകൊണ്ടിരുന്നതിനാൽ യാതൊരു അത്ഭുതവുമില്ല. ഇപ്പോൾ അതൊരു സ്വർഗീയ ദേഹമായിട്ട് നാം മരിക്കുമ്പോൾ നാം ഒരു സാങ്കല്പികമായ കാര്യമാകാതെ നാം ഒരു ശരീരമാകുന്നു. ഇവിടെയുള്ള നാം എല്ലാവരും മരിക്കുകയും ആറ്റം ബോംബ് ഈ നിമിഷം നമ്മെ തകർത്ത് കളയുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത 5 മിനിറ്റിനുള്ളിൽ നാം തമ്മിൽ കൈപിടിച്ചു കുലുക്കുകയും തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതേ ശ്രീമാൻ, സഹോദരനും സഹോദരി സ്പെൻസറും ഇവിടെ സന്നിഹിതരാകുന്നു. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറ്റവും വൃദ്ധരായവർ അവരാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അവർ 18-ഉം 20-ഉം വയസ്സ് പ്രായമേറിയവരായി തീരും. സഹോദരൻ നെവിൽ ഒരു യൗവനക്കാരനും ഞാനും ഒരു യൗവനക്കാരനായ മനുഷ്യനാകും. ഈ സത്യം അത് കൃത്യമായും അത് തന്നെയാകുന്നു. കൂടാരമായി ഭൗമഭവനം അഴിഞ്ഞുപോയാൽ നിത്യഭവനമായി ഒന്ന് നമുക്കായി കാത്തിരിക്കുന്നു. ഒരു സ്വാഭാവികമായ ജന്മത്തിൽ ഒരു കുട്ടി അതിന്റെ മാതാവിന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ അതിന്റെ കുഞ്ഞു ശരീരം തിരികെയും മറിയുകയും കാലുകൾ കൊണ്ട് കുതിക്കുകയും ചെയ്യുന്നു. യൗവനക്കാരികളായ സ്ത്രീകൾ എന്റെ ഈ ആശയ പ്രകടനത്തോട് ക്ഷമിക്കണം. എന്നാൽ അങ്ങനെ അത് ചെയ്യുമ്പോൾ അതിന്റെ കുഞ്ഞു മാംസപേശികൾ ഒന്ന് കുടയുന്നു. എന്നാൽ അത് ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ കാര്യം എന്നത് അത് അതിന്റെ ശ്വാസം പിടിച്ചെടുക്കുകയും അതിലേക്ക് കടന്നു വരുന്നതിനായി ഒരു സ്വഭാവത്തോടുകൂടിയ ആത്മീയ ശരീരം അവിടെ ഉണ്ടായിരിക്കുകയുമാകുന്നു. അതിനെ ഒറ്റയ്ക്ക് വിടുക. അത് അതിന്റെ കുഞ്ഞു തല അതിന്റെ മാതാവിന്റെ ഉദരത്തെ തെരഞ്ഞിട്ട് പോഷിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അത് ചെയ്യുന്നില്ലെങ്കിൽ പാല് വരിക പോലും ചെയ്യുകയില്ല. ഒരു പശുക്കിടാവ് ജനിക്കുമ്പോൾ അതിന്റെ കാലിൽ അതിന് നിൽക്കാനുള്ള അത്രയും ശക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്താണത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാണത് പറഞ്ഞുകൊടുക്കുന്നത്? നേരെ അതിന്റെ തള്ളയ്ക്ക് ചുറ്റുമായി നടന്നിട്ട് തിരയാൻ തുടങ്ങുകയും മുലപ്പാൽ കുടിക്കുകയും ചെയ്യുന്നു. ഓ, അതങ്ങനെയാകുന്നു. കാരണം നമ്മുടെ ഭൗമിക ശരീരം ഇവിടെ കൊണ്ടുവരപ്പെടുമ്പോൾ ഒരാത്മീയ ശരീരം അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഉടനെ തന്നെ ഈ ഓ ഹാലലൂയ കൂടാരമായി ഭൗമഭവനം അഴിഞ്ഞുപോയാൽ വേറൊന്നും നമുക്കായി കാത്തിരിക്കുന്നു. നാം ഇതിൽ നിന്ന് പുറത്ത് കടക്കുന്ന ഉടനെ തന്നെ നാം അതിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. അത് കുടിക്കുന്നതിന് തണുത്ത വെള്ളത്തിന്റെ ആവശ്യമില്ലാത്തതും കുടിക്കുന്ന വെള്ളത്തിന്റെ തന്നെ ആവശ്യമില്ലാത്തതുമാകുന്നു. അത് തിന്നുന്നതല്ല. അവർ ഭൂമിയിലെ പൊടിയിൽ നിന്നുള്ളവരല്ല. എന്നാൽ അവർ അത്രമാത്രം യാഥാർത്ഥ്യമായിട്ട് തൊടുവാനും കൈപിടിച്ചു കുലുക്കുവാനും സ്നേഹിക്കാനും കഴിഞ്ഞിട്ട് എല്ലാം സമ്പൂർണമാകുന്നു. ആ ശരീരം അങ്ങ് ദൂരെയായി കാത്തിരിക്കുന്നു. ഇത് അതിന്റെ ഒരു ഭാഗമാകുന്നു. അവിടെ അവർ മൂവരുമാകുന്നു. നിങ്ങൾ ഇവിടെയുള്ള വേദിയിൽ നിന്ന് നിത്യജീവനെ തുടങ്ങുക. ഇവിടെ നിന്നാണ് നിങ്ങൾ നിത്യജീവനെ തുടങ്ങുന്നത്. ഓ, നിങ്ങൾ നിത്യജീവൻ ഇവിടെ നിന്ന് തുടങ്ങുന്നു. അതിനുശേഷം നിങ്ങൾ ഒരു ദൈവപുത്രനായി വീണ്ടും ജനിക്കുന്നു. പിന്നെ നിങ്ങൾ മരിക്കുമ്പോൾ, മരണം നിങ്ങളുടെ ഈ ശരീരത്തെ പ്രഹരിക്കുമ്പോൾ, ഹൃദയമെടുപ്പ് നിൽക്കുകയും മർത്യ ജീവിതത്തിന്റെ ചക്രങ്ങൾ നിൽക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിഴലിന്റെ നിഴലായ ആ ചെറിയ നിഴൽ ഒരു നിമിഷത്തിനുള്ളിൽ ഒരു നിഴലിന്റെ നിഴലാകുകയും അതിനുശേഷം അതൊരു നിഴലാകുകയും അതിനുശേഷം അതൊരു ചെറിയ വെള്ളത്തുള്ളിയാകുകയും അതിനുശേഷം അതൊരു തോടാകുകയും പിന്നെ അതൊരു നദിയാകുകയും അതിനുശേഷം അതൊരു മഹാസമുദ്രമാകുകയും അതിന് കുറച്ച് സമയശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രിയമേറിയവരോടൊപ്പം അവിടെ നിൽക്കുകയും ഒരു സ്വർഗീയ ദേഹവസ്ത്രത്തെ ധരിച്ചുകൊണ്ട് തമ്മിൽ തമ്മിൽ അറിയുകയും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും നിങ്ങൾ തിരികെ ഒരു യൗവനക്കാരനും ഒരു യൗവനക്കാരിയുമായി വീണ്ടുമായി തീരുകയും ചെയ്യുന്നു. അത് കൃത്യമായും ശരിയാകുന്നു. ഇത് കർത്താവായ യേശുവിന്റെ വരവ് വരെ അവിടെ കാത്തിരിക്കുന്നു. ഏതെങ്കിലും ഒരു നാൾ അവന്റെ തേജസ്സേറിയ ശരീരം, ഇപ്പോൾ ഓർക്കുക, അതൊരു സ്വർഗീയ ദേഹമാകുന്നു, ഒരു തേജസ്കരിക്കപ്പെട്ടതല്ല, എന്നാൽ ഒരു സ്വർഗീയ ദേഹമാകുന്നു. ഏതെങ്കിലും ഒരു നാൾ ആ സ്വർഗീയ ശരീരം യേശുവിനോടൊപ്പം സ്വർഗത്തെ വിട്ടുവരും. കാരണം കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. അത് തെസ്സലോനിക്കർക്ക് എഴുതിയ 2:5 അല്ലെങ്കിൽ 1 തെസ്സലോനിക്കർ 5 മറ്റോ ആകുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും 3-ാം ദിവസം ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് ഇത് പറയുന്നു, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശിക്ഷിക്കുന്നവരെ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല, അല്ലെങ്കിൽ തടയുകയില്ല. അതാണ് ശരിയായ വാക്ക്. നിദ്ര കൊണ്ടവരെ തടയുകയില്ല. കാരണം കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഈ സ്വർഗീയ ശരീരങ്ങൾ താഴേക്ക് വന്ന് ഭൗമിക ശരീരത്തെ ധരിക്കുകയും തേജസ്കരിക്കപ്പെട്ട ശരീരങ്ങളാകുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവല്ലിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല. അത് കല്യാണ വിരുന്നാകുന്നു. 3.5 വർഷക്കാലത്ത് ക്രിസ്തു വിരോധി അവന്റെ വാഴ്ച അവസാനിപ്പിക്കുകയും ലോകം മുഴുവൻ നശിക്കപ്പെടുകയും ചെയ്യും. യഹൂദന്മാർ വിളിച്ചു പുറത്താക്കപ്പെടുകയും യോസഫ് അന്യജാതികൾക്ക് അല്ല യഹൂദന്മാർക്ക് വെളിപ്പെടുകയും ചെയ്യും. ഓർക്കുക, യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ഒരൊറ്റ അന്യജാതി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ കഥ അറിയാമല്ലോ. യോസഫ് എല്ലാ രീതിയിലും ക്രിസ്തുവിന്റെ സമ്പൂർണമായ മാതൃകയായിരുന്നു. യോസഫ് തന്റെ സഹോദരനെ കൊണ്ടുവരുന്നതിനായി അവരെ അയക്കുകയും അവർ അവനെയും കൊണ്ട് തിരികെ വരികയും അവൻ ബെന്യാമിനെ അവരുടെ കൂടെ കാണുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നാം നമ്മുടെ സഹോദരനായ യോസഫിനെ കൊല്ലരുതായിരുന്നു. ഇപ്പോൾ ക്രിസ്തു അവനെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുമ്പോൾ യഹൂദന്മാർ ഒരു തെറ്റ് ചെയ്ത പോലെ കാണപ്പെടുന്നു. യോസഫിനെ അടക്കുവാൻ കഴിയാഞ്ഞിട്ട് അവൻ കരയുന്ന അവസ്ഥയിലെത്തി. അതിനാൽ അവൻ തന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സകല ഭൃത്യന്മാരെയും അവിടെ നിന്ന് പുറത്താക്കുകയും കൊട്ടാരത്തിലേക്ക് അയക്കുകയും ചെയ്തു. അത് കൃത്യമായും ശരി തന്നെ. അതിനുശേഷം യഹൂദന്മാരുടെ സന്നിധിയിൽ മാത്രമായിട്ട് ഞാൻ നിങ്ങളുടെ സഹോദരനായി യോസഫ് ആകുന്നു, ഞാൻ നിങ്ങളുടെ സഹോദരനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവന്റെ മുമ്പിൽ വീണിട്ട് നമുക്കതിനുള്ള ശിക്ഷ കിട്ടും, കാരണം നാം നമ്മുടെ സഹോദരനെ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന് ഭ്രമിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. നമ്മുടെ സഹോദരൻ കൊല്ലപ്പെട്ടുവെന്ന് നാം പറയുകയും ഇപ്പോൾ ഇതാ അവൻ മഹാനായ രാജാവായി നിൽക്കുന്നു. ദൈവം ജീവരക്ഷയ്ക്കായി ഒരു ഉദ്ദേശത്തോടു കൂടി ഇത് ചെയ്തിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അതേ കാരണത്താലാണ് ദൈവം അന്യജാതികളായ നമ്മെ രക്ഷിക്കുന്നതിന് ഇത് ചെയ്തിരിക്കുന്നത്. എന്നാൽ അന്യജാതികൾ കൊട്ടാരത്തിലായിരുന്നു. ഹല്ലേലൂയ. യോസഫ് തന്റെ സഹോദരന്മാരാൽ തള്ളിക്കളയപ്പെട്ടിരുന്നപ്പോൾ അവനൊരു മണവാട്ടി എടുത്തു. അവന്റെ മണവാട്ടി ഒരു അന്യജാതിയാകുന്നു, ഒരു യഹൂദയല്ല. ശരി, നാം ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? വരുവാനിരിക്കുന്ന ആ മഹത്തായ കാലഘട്ടത്തിൽ നാം ഈ തേജസ്കരിക്കപ്പെട്ട ശരീരത്തെ ധരിക്കുന്നതാകുന്നു. അപ്പോൾ ഈ സ്വർഗീയ ദേഹം തേജസ്കരിക്കപ്പെട്ട ദേഹമാകും. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ എനിക്ക് നേരെ നടന്നു ചെന്നിട്ട് സഹോദരൻ നെവിൽ എന്ന് പറയാൻ കഴിയും. അതിന്റെ ഒരു ചെറിയ ചിത്രീകരണം ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരട്ടെ. ഞാൻ പറയും, സഹോദരൻ ഹ്യൂംസ്, നമുക്ക് ഇന്ന് രാവിലെ പാപ്പയുടെ അടുക്കലേക്ക് പോകാം. അവൻ ദൈവമാകുന്നു. ഇപ്പോൾ നാം അവനെ അറിയുന്നു. അവനൊരു രക്ഷിതാവാകുന്നു. അവനൊരു രോഗശാന്തിക്കാരനാകുന്നു. പാപമായിട്ട് ഒരു കാര്യവും ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത് നന്നായിട്ട് പോകുകയില്ല. ശരിയല്ലേ? പാപം ഒരു സൃഷ്ടിയല്ല. അല്ല ശ്രീമാൻ, പാപം ഒരു വൈകൃതമാകുന്നു. ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. പാപം എന്നത് നീതി വൈകൃതമാക്കപ്പെട്ടതാകുന്നു. വ്യഭിചാരം എന്താകുന്നു? നീതി വൈകൃതമാക്കപ്പെട്ടതാകുന്നു. ഒരു കള്ളം എന്താകുന്നു? സത്യം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാകുന്നു. തീർച്ചയായും ഒരു ശാപവാക്ക് എന്താകുന്നു? അത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരു ശാപമായി മാറ്റിയിട്ട് അനുഗ്രഹത്തിന് പകരമായി കിട്ടുന്നതാകുന്നു. പാപം ഒരു സൃഷ്ടിയല്ല, പാപം ഒരു വൈകൃതമാകുന്നു. അതിനാൽ സാത്താന് പാപത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല. അവൻ ദൈവം സൃഷ്ടിച്ചത് വൈകൃതമാക്കുക മാത്രം ചെയ്യുന്നു. അത് കൃത്യമായും ശരിയാകുന്നു. മരണം ജീവൻ വൈകൃതമാക്കപ്പെട്ടത് മാത്രമാകുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത് ശ്രദ്ധിക്കുക. ഞാൻ ചെന്നിട്ട് പറയും, സഹോദരൻ ഹ്യൂംസ്, നിങ്ങളും ഞാനും സഹോദരൻ ബീലറും മറ്റു സഹോദരന്മാരും കൂടി ചേർന്ന് നമുക്ക് നമ്മുടെ പാപയായ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാം. നമുക്കൊരു ചെറിയ യാത്രയെടുക്കാം എന്ന് പറയാം. നിങ്ങൾ മലകളെ ഇഷ്ടപ്പെട്ടിരുന്നു? അതെ, തീർച്ചയായും ഇഷ്ടപ്പെട്ടിരുന്നു. ഓ, ആ പുതിയ ലോകത്തിൽ 2 കോടി മൈലുകളോളം കിടക്കുന്ന മലകളുണ്ട്. നമുക്ക് അവിടേക്ക് പോയി അവയിൽ ചുറ്റിത്തിരിയാം. എനിക്ക് സൂര്യനെ ഓരോ ദിവസവും നിയന്ത്രിക്കേണ്ടതുണ്ട്. നിങ്ങൾ മുകളിലേക്ക് വരിക, ഞാൻ നിങ്ങളെ കേൾക്കാം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. യെശയ്യാവ് 66 പറയുന്നു, അത് ശരി തന്നെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടേക്ക് നടക്കുകയും വെറും ഒരു 500 വർഷത്തേക്ക് ഒരു ചെറിയ യാത്രയെടുക്കുകയും അത് 1 കോടി എന്ന് പറയുന്നത് തന്നെ യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ഇത് കേൾവിക്ക് വിഡ്ഢിത്തമായിട്ടുണ്ട്, എന്നാൽ ഇത് സത്യമാകുന്നു. ഇത് സത്യമാകുന്നു, കാരണം അവിടെ സമയമില്ല, ഇത് നിത്യതയാകുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അതുവഴി നടക്കുമ്പോൾ ഞാൻ അവിടെ ആരെ കണ്ടെത്തുമെന്ന് നിങ്ങൾക്കറിയാമോ? കൊള്ളാം, സഹോദരി ജോർജി ബൂസ് അവിടെ ആയിരിക്കില്ലേ എന്ന് ഞാൻ പറയും. സഹോദരി ജോർജി, നിങ്ങളെ കണ്ടിട്ട് വളരെ നീണ്ട സമയമായിരിക്കുന്നു. നിങ്ങളെ കണ്ടിട്ട് എല്ലായ്പ്പോഴും ആയിരിക്കുന്നത് പോലെ തന്നെയാകുന്നു. ഒരുപക്ഷെ അവൾ 10 കോടി വയസ്സ് പ്രായമുള്ളവളായിരിക്കും, എന്നാൽ അവൾ നേരത്തെ പോലെ തന്നെ യൗവനക്കാരിയായിരിക്കും. അവൾ ചിലപ്പോൾ എന്തിന്റെയെങ്കിലും പുറന്തടകയായിരിക്കും. ഞാൻ നോക്കുമ്പോൾ അതൊരു ചെമ്പുലിയ സിംഹമോ ആയിരിക്കും. ഞാൻ ചോദിക്കും, ചെമ്പുലി, നിനക്ക് ഇന്ന് രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ മിയാവ് എന്ന് ശബ്ദമുണ്ടാക്കും. ഓ, ഞാൻ കുറച്ച് സഹോദരിമാരുമായിട്ട് അവിടെയുള്ള കുറച്ച് വലിയ പൂക്കളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവയെ നോക്കിക്കൊണ്ട് 500 വർഷങ്ങളോളമായി ഞങ്ങൾ അവിടെയായിരുന്നു. ഇപ്പോൾ അത് കേൾവിക്ക് വിഡ്ഢിത്തരമായിട്ട് തോന്നും, എന്നാൽ അത് സത്യമാകുന്നു. അത് കൃത്യമായും ശരിയാണ്. ദൈവം അപ്രകാരമാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. സഹോദരി ജോർജി, ദൈവം നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ. യാതൊരു ദോഷമോ യാതൊന്നിനും തന്നെയോ അവിടെ എത്താൻ കഴിയുകയില്ല. വൈകുന്നേര സമയത്ത് നാം മലയുടെ മുകളിൽ പോയിട്ട് പറയും, ഓ പാപ്പ ദൈവമേ, ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഓ, ഞാൻ ഒരിക്കൽ പാപത്തിന്റെ ചെളിയിലായിരുന്നു. പാപ്പ ദൈവമേ, നീ എന്നെ രക്ഷിച്ചിരിക്കുന്നു. അത് വെളിപ്പെടുത്താനായി ശ്രമിച്ചിട്ടുള്ള ജനങ്ങൾ കിറുക്ക് പിടിച്ചവരായിരിക്കുന്നു. ഓ, ദൈവത്തിന്റെ സ്നേഹം എന്ന പാട്ടിന്റെ അവസാനത്തെ വരികൾ എഴുതിയ മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയും അതൊരു ഭ്രാന്താലയത്തിന്റെ ഭിത്തിയിൽ എഴുതിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. പാപികളെ രക്ഷിക്കുന്നതിനായി എപ്രകാരം അവൻ താഴ്ന്നിറങ്ങി വരികയും എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ അവന്റെ സ്നേഹം എപ്രകാരം താഴേക്കിറങ്ങി വന്നത് ചെയ്യുകയും ചെയ്തു. ആരാധനയെ കുറിച്ചൊന്നും സംസാരിക്കുക, ദൂതന്മാർക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ആരാധനയിൽ ഒരു ദൂതൻ അവിടെ നിന്നുകൊണ്ട് അതിന്റെ ചിറകുകളെ മുമ്പോട്ടും പിറകോട്ടും ഹാലലൂയ ഹാലലൂയ എന്ന് വീശുക മാത്രം ചെയ്യാൻ അറിയാം. എന്നാൽ ഓ ദയവുണ്ടാകട്ടെ, ഞാൻ നഷ്ടപ്പെട്ടിരിക്കുകയും ഇപ്പോൾ എന്നെ കണ്ടുകിട്ടിയിരിക്കുകയും ഞാൻ മരിച്ചിരിക്കുകയും ഞാൻ വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നുവെന്ന് അറിയുന്ന കാര്യത്തിലെത്തുമ്പോൾ അതെന്തായിരിക്കും? ഓ ദൈവമേ, ഞാൻ പാപത്തിലായിരുന്നു, ഞാൻ ചെളിയിലായിരുന്നു, ഞാൻ ചപ്പ് ചവറിലായിരുന്നു. ആ ജീവന് തരാൻ കഴിഞ്ഞിരുന്ന ഏറ്റവും നല്ല കാര്യം ഇതായിരുന്നു. നിങ്ങൾ ഇവിടെയുള്ള കോൾഗേറ്റ് പമ്പിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന സ്ഥലമാകുന്നു അത്. ആ നാറുന്ന പുക എന്നെ തന്നെ രോഗിയാക്കും. ആ പുകയിൽ ഞാൻ അവിടെ തന്നെ കിടക്കുകയും അത്രമാത്രം രോഗിയായിട്ട് ഈ ആവണക്കണ്ണ എടുത്ത ശേഷം നിങ്ങളുടെ വയറ് തന്നെ തിരിഞ്ഞു മറിഞ്ഞു വരുന്നു. നിങ്ങൾ അത്രയും രോഗിയായിത്തീരുന്നു. എലികൾ നിങ്ങളുടെ മേൽ കൂടെ ഓടുകയും നിങ്ങളെ തിന്നാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതായിരുന്നു ഏറ്റവും നല്ല ജീവിതം. അതിനുശേഷം ആരോ എത്തിയിട്ട് നിങ്ങളെ പൊക്കിയെടുത്തു. നിങ്ങൾക്ക് സ്വയം സഹായിക്കാൻ കഴിയാതെ അത്രയും വൃദ്ധനായി കഴിഞ്ഞിരുന്നു. അങ്ങനെ നിങ്ങളെ പൊക്കിയെടുത്ത് ഒരു 18 വയസ്സുള്ള പയ്യനായി ആരോഗ്യത്തിന്റെ പുതുമയിലും നല്ല ശുദ്ധവായുവോടും കുടിക്കാൻ നല്ല തണുത്ത വെള്ളവുമായി ഒരു മലയുടെ മുകളിൽ നിങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും പിന്നെ ആ ചപ്പ് ചവറിലേക്ക് വീണ്ടും പോകാൻ ആഗ്രഹിക്കുമോ? ഇല്ല സഹോദര, ഒരിക്കലും ഒരിക്കലും ആ ചപ്പ് ചവറിലേക്ക് വീണ്ടും പോകുകയില്ല. ഇപ്പോൾ സ്നേഹിത, അതാണ് ഇത് അർത്ഥമാക്കുന്നത്. അതാണ് ആ ദർശനം, അല്ലെങ്കിൽ ആ രൂപാന്തരണം, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ആ ദർശനം അർത്ഥമാക്കുന്നത്. ഞാനതിന് ദർശനം എന്ന് പറയുന്നു, കാരണം രൂപാന്തരണം എന്ന് പറയുന്നത് ആരെങ്കിലും ക്ഷതമേൽപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ അത് തന്നെയായിരുന്നു. എന്നാൽ തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും തന്റെ അടുക്കൽ എത്തിക്കുന്നതിന് ദൈവം എന്താണോ ചെയ്തത് അതായിരുന്നു. ഇപ്പോൾ ഈ ജനങ്ങൾ ആരാണ്? ഈ ജനങ്ങൾ ഈ യോഗ്യതയെ പ്രാപിക്കുന്നതിന് എന്ത് ചെയ്തു? അവർ എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്? ആദിയിൽ ദൈവം ഒരു ദൂതനെ പോലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവൻ അപരിമിതനാണെന്ന് എത്ര പേർക്കറിയാം?
God in his infinite mercy, he saw that Lucifer would do that if he created this. He had put him on a free moral agency, that basis, and you're still there. That's right. The tree of right and wrong set before every one of us. You make your choice. And Lucifer was the first one to take the wrong road. And he began to draw after him. Hoggish. Trying to take all for himself. Try to override somebody else. And that's where it started. Now, listen to this. That's where sin began. God in his infinite mind saw that and saw the only way.
ഇപ്പോൾ ട്രിനിറ്റേറിയൻകാരായ സഹോദരന്മാരെ, നിങ്ങളെ ഞാൻ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നല്ലതായ ദൈവവചനത്തിന്റെ നാമത്തിൽ യേശുവിനെ ദൈവം സ്വയമായിരിക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്ത വ്യക്തിയായി എങ്ങനെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ
കഴിയും?
ഇവിടെയുള്ള ഈ വ്യക്തിയെ വീണ്ടെടുക്കുന്നതിനായി യേശു വേറൊരു വ്യക്തിയെ എടുത്തിട്ട് അവനെ മരിക്കുന്നതിനായി അയക്കുകയാണെങ്കിൽ അവൻ അനീതിയുള്ളവനായിരിക്കും. ദൈവത്തിനത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏക വഴി എന്നത് ആ സ്ഥാനത്തെ സ്വയം എടുക്കുക എന്നതാണ്. ദൈവം ജഡമായി തീരുകയും അതിനാൽ അവൻ മരണത്തിന്റെ വിഷമുള്ളനെ നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞ് നമ്മെ അവന്റെ സ്വന്തമാക്കി വീണ്ടെടുക്കുന്നതിന് അവൻ മരണത്തിന്റെ വേദനയെ രുചിച്ചു. ആ കാരണത്താൽ അവൻ അത്രമാത്രം ആരാധിക്കപ്പെട്ടിരിക്കും. യേശു ഒരു മനുഷ്യനായിരുന്നു, തീർച്ചയായും അവനായിരുന്നു. അവൻ കന്യക മറിയാമിൽ കൂടി ജനിച്ച ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവ് ദൈവം അളവ് കൂടാതെയായിരുന്നു. അവനില്ലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ യഹോവ ഇരയായിരുന്നു, അവൻ യഹോവ റാഫയായിരുന്നു, അവൻ യഹോവ മനസ്സായിരുന്നു. അവൻ യഹോവയും നമ്മുടെ പരിചയം, നമ്മുടെ കവചവും, നമ്മുടെ രോഗശാന്തിക്കാരനുമാകുന്നു. അവൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. അവൻ തുടക്കവും അവസാനവും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു. ദാവീദിന്റെ വേരും വംശവും ഉദയനക്ഷത്രവുമാകുന്നു. അവൻ എല്ലാം എല്ലാം ആകുന്നു. അവനില്ലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചിരുന്നത്. മരണത്തിന് എപ്പോഴും ഒരു വിഷമുള്ളുണ്ടായിരുന്നിട്ട് അത് മനുഷ്യരെ കുത്തിയിരുന്നു. പീശാചു പറയും, ആ നിനക്കെന്നെ കിട്ടിയിരിക്കുന്നു, കാരണം നീ ഞാൻ പറഞ്ഞത് കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ശവക്കുഴിയിലാക്കും, ആ ആടിന്റെ രക്തം നിന്നെ സഹായിക്കില്ല, അത് വെറും ഒരു മൃഗത്തിന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് അവൻ നിങ്ങളെ കുത്തിയിരുന്നു. എന്നാൽ ദൈവം തന്റെ ബുദ്ധിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട ഒരു കുഞ്ഞാട് വരുമെന്നറിഞ്ഞിരുന്നു. അതെ ശ്രീമാൻ. അങ്ങനെ അവൻ ആ സമയത്തിനു വേണ്ടി, ആ കാലസമ്പൂർണതയ്ക്ക് വേണ്ടി കാത്തിരുന്നു. എന്നാൽ ഒരു ദിവസം ആ കുഞ്ഞാട് വന്നപ്പോൾ ഈ മനുഷ്യനും സാത്താൻ പോലും വിഡ്ഢിയാക്കപ്പെട്ടു. അവൻ അവനെ ചുറ്റുമായിട്ടൊന്ന് നോക്കിയിട്ട്, നീ ദൈവപുത്രനാണെങ്കിൽ ഇത് ചെയ്യുക എന്ന് പറഞ്ഞു. നീ ദൈവപുത്രനാണെങ്കിൽ ഒരത്ഭുതം പ്രവർത്തിക്കുക, നീ അത് ചെയ്ത് ഞാനെന്ന് കാണട്ടെ. ഹാ, ഞാൻ നിന്റെ മുഖത്ത് തുണി കെട്ടിയിട്ട് നിന്നെ അടിക്കും. നീ ഒരു പ്രവാചകനാണെങ്കിൽ ആരാണ് നിന്നെ അടിച്ചതെന്ന് ഞങ്ങളോട് പറയുക. നീ ആ വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ ആണെങ്കിൽ നീ അതങ്ങനെയാണെന്ന് നേരെ ഞങ്ങളോട് പറയുക. നോക്കൂ, ഇപ്രകാരം അതെല്ലാമായിരുന്നു. ഓ, നീ ആരാണെന്ന് ഞങ്ങളോട് പറയുക. അവൻ തന്റെ വായ തുറന്നില്ല. ഓഹോ, അവൻ അവന്റെ കണ്ണിൽ പൊടിയിട്ട് കളഞ്ഞു. അവൻ തന്റെ ശിഷ്യന്മാരെ ചുറ്റുമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗിയോനിലധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടെ? നിങ്ങൾക്കറിയാമോ, ദൈവം അത് കേൾക്കുകയില്ല. നീയാകുന്നുവെങ്കിൽ ഓ, അതവനല്ല. എന്തുകൊണ്ടെന്നാൽ അവൻ രക്തമൊഴുക്കുന്നത് നോക്കുക. ഹേയ്, നിങ്ങളിൽ കുറച്ച് പടയാളികൾ ചെന്ന് അവന്റെ മുഖത്ത് തുപ്പുകയും പരിഹസിക്കുകയും അവന്റെ മുഖത്തു നിന്നും കൈനിറയെ താടിരോമം വലിച്ചെടുക്കുകയും ചെയ്തു. ഓ, ഇതവനല്ല, അല്ല, ഇതവനാകുന്നില്ല. മനുഷ്യ, ഞാൻ എന്റെ വിഷമുള്ള അവന്റെ മേൽ ആഞ്ഞു പതിപ്പിക്കും. ഞാൻ അവനെ അവിടെ വെച്ച് കയ്യിലെടുക്കും. എനിക്ക് നിന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അവൻ ഏലി ഏലി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അതൊരു മനുഷ്യനായിരുന്നു. നീ എന്നെ കൈവിട്ടതെന്ത്? ഗെതസമനാം തോട്ടത്തിൽ വെച്ച് അഭിഷേകം അവനെ വിട്ടുപോകുകയും നിങ്ങൾക്കറിയാമോ, ഒരു പാപിയായിട്ട് അവന് മരിക്കേണ്ടതായി വന്നു. അവനൊരു പാപിയായിട്ട് മരിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവന്റെ പാപങ്ങളായിരുന്നില്ല, എന്നാൽ എന്റെയും നിങ്ങളുടെയും പാപങ്ങളായിരുന്നു. അവിടെയാണ് ആ സ്നേഹം വന്നിട്ട് എപ്രകാരം അവൻ എന്റെ പാപങ്ങളെ എടുത്തത്. ഓ ഹാലലൂയ, അവൻ എപ്രകാരം എന്റെ പാപങ്ങളെ എടുത്തിരിക്കുന്നു. അങ്ങനെ അവിടെ ഇതാ, അവൻ തന്റെ വായ തുറക്കാൻ കഴിയാതെ നിന്നിരുന്നു. സാത്താൻ പറഞ്ഞു, ഓ, ഇതൊരു സാധാരണപ്പെട്ട മനുഷ്യനാകുന്നു, അവൻ കന്യകയിൽ കൂടി ജനിച്ചവനല്ല, കാരണം ഞാൻ എന്റെ വിഷമുള്ള അവനിലേക്ക് ആഞ്ഞിറക്കിയിരിക്കുന്നു. ഇവിടെ ഇതാ അവന്റെ വിഷമുള്ള തന്നിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് അവൻ വരുന്നു. എന്നാൽ മനുഷ്യ അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. അവൻ അപ്പോഴേക്കും അവന്റെ വിഷമുള്ള വലിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. അതിനുശേഷം തൊട്ട് അവൻ ഇനിയും വിഷമുള്ളിറക്കാൻ കഴിയില്ല. അവൻ അവന്റെ വിഷമുള്ള അവിടെ വിട്ടിട്ട് പോരുന്നു. മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അതേ ശ്രീമാൻ, അതാരായിരുന്നുവെന്ന് കാണുന്നതിൽ സാത്താൻ പരാജയപ്പെട്ടു പോയി. ഞാൻ ജീവിച്ചിരിക്കുന്നതിനാൽ നിങ്ങളും ജീവിച്ചിരിക്കുന്നു. അവൻ പിതാവിന്റെ അടുക്കൽ ഉയരങ്ങളിലേക്ക് എടുക്കപ്പെട്ടതിന്റെ മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവൻ തിരികെ വന്നപ്പോൾ ആരോ പറഞ്ഞു, ഓ, അതൊരു ഭൂതമായിരിക്കണം, ആ മനുഷ്യൻ ഭൂതം മാതിരിയുള്ള എന്തെങ്കിലും ആയിരിക്കണം. നിങ്ങളത് കാണുമ്പോൾ നിങ്ങളൊരു ദർശനം കണ്ടിരിക്കുന്നു. അല്ല, അവൻ വാസ്തവമായും യേശുവായിരുന്നു. തോമ പറഞ്ഞു, ഞാൻ അവന്റെ കൈകളെ കാണട്ടെ, എങ്കിൽ അത് തന്നെയാണോ എന്ന് ഞാൻ പറയാം. അവൻ പറഞ്ഞു, ഇതാ ഞാൻ. നിങ്ങളുടെ പക്കൽ മീനോ അപ്പമോ ഉണ്ടോ എന്ന് ചോദിച്ചു, എനിക്കൊരു സാൻഡ്വിച്ച് കൊണ്ടു തരിക എന്ന് പറഞ്ഞു. അവർ അവനൊരു സാൻഡ്വിച്ച് കൊടുക്കുകയും അവനത് തിന്നുകയും ചെയ്തു. ഞാൻ ഭക്ഷിക്കുന്നത് പോലെ ആത്മാവ് ഭക്ഷിക്കുമോ എന്ന് ചോദിച്ചു. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥിയും ഒരാത്മാവിനുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ അവൻ ഞാനാകുന്നു. പൗലോസ് പറഞ്ഞു, ഏത് തരത്തിലുള്ള ഒരു ശരീരം നമുക്കുണ്ടാകുമെന്നത് പ്രത്യക്ഷമാകുന്നില്ല, എന്നാൽ അവന് സദൃശമായ ഒരു ശരീരം നമുക്കുണ്ടാകും. എന്താകുന്നു? അവൻ എപ്പോഴെങ്കിലും ഒരു ആത്മീയ ശരീരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ശ്രീമാൻ. അവൻ മരിച്ചപ്പോൾ ബൈബിൾ പറയുന്നു, അവൻ എന്നത് ഒരു വ്യക്തിപരമായ സർവനാമമാകുന്നു. ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവൻ എങ്ങനെയാണ് അവിടെ പോയിട്ടത്? അവൻ എങ്ങനെയാണ് അത് ചെയ്തത്? അവന്റെ പക്കൽ തൊടുന്നതിന്റെ ഇന്ദ്രിയവും കേൾവിയുടെ ഇന്ദ്രിയവും സംസാരിക്കുന്നതിന്റെ ഇന്ദ്രിയവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കണ്ടിരുന്ന തേജസ്കരിക്കപ്പെട്ടവരുടെ അതേപോലെയുള്ള ശരീരവുമായി അവൻ പ്രസംഗിച്ചു. നോഹയുടെ കാലത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുദപിക്കാത്ത തടവിലാക്കപ്പെട്ട ആത്മാക്കളോട് അവൻ പ്രസംഗിച്ചു. അവൻ ഈസ്റ്റർ ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ശരീരം ദ്രവത്വം കാണുക എന്നത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. കാരണം പ്രവാചകനായ ദാവീദ് അത് മുൻകൂട്ടി കണ്ടിരുന്നു. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അതുകൊണ്ട് എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. കാരണം നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ദ്രവത്വം കടന്നുകൂടുന്നതിന് 72 മണിക്കൂർ മുമ്പ് നോഹയുടെ കാലത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുദപിക്കാതെ തടവിലാക്കപ്പെട്ട ആത്മാക്കളോട് ചെന്ന് പ്രസംഗിച്ച ആ ആത്മീയ ശരീരം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും ദ്രവത്വം അദ്രവത്വത്തെ ധരിക്കുകയും ചെയ്തു. അവൻ നിൽക്കുകയും അവൻ ഭക്ഷിക്കുകയും അവൻ ഒരു മനുഷ്യനാണെന്ന് നമ്മോട് പറയുകയും ചെയ്തു. ഹാലലൂയ. സഹോദരൻ ഇവാൻസ്, അപ്രകാരം നാം അവനെ കാണും. അപ്പോൾ അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഹാലലൂയ. അപ്പോഴാണ് നാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും കോടിക്കണക്കിന് വർഷത്തേക്ക് മലകൾക്കപ്പുറം പോകുന്നതിനൊരു യാത്ര എടുക്കുകയും അത് വെറും കുറച്ച് ദിവസവും നാം മറികടന്ന് അപ്പുറത്ത് ചെല്ലുന്നത് വെറും കുറച്ച് നിമിഷങ്ങൾ മാത്രമായിരിക്കും. ഇപ്പോൾ ഭക്ഷണത്തിനുള്ള സമയമാകുമ്പോൾ നിങ്ങൾക്കറിയാമോ? സഹോദരി വുഡ്സ് പറയും, സഹോദരി വുഡ്സ്, നിങ്ങൾ ഈ കാലമെല്ലാം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കും. ഞാൻ നിങ്ങളെ കണ്ടിട്ട് 15 മിനിറ്റ് നേരത്തോളം ആയിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ഓ സഹോദരൻ ബ്രഹാം, അത് 2000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഓ തീർച്ചയായും നന്നായിട്ടല്ലാതെ മറ്റ്യാതൊന്നും തോന്നുകയില്ല. ഹേ കുഞ്ഞുങ്ങളെ, ഇവിടേക്ക് വരൂ. സഹോദരന്മാരെ, എന്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ കുടിച്ചിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നല്ല ജീവജലത്തിന്റെ ഉറവ ഇതാ ഇവിടെയാകുന്നു. ഓ, നമുക്കൊരു നല്ല ശീതജലം കുടിക്കാൻ കിട്ടും. ഞാൻ അവിടെ എത്തിയിട്ട് മുന്തിരിയുടെ ഒരു വലിയ കൊലയെടുത്തിട്ട് നാം എല്ലാവരും കൂടി അവിടെ ഇരുന്നത് ഭക്ഷിക്കും. അത് അത്ഭുതകരമായിരിക്കില്ലേ? അത് കൃത്യമായും അത് തന്നെയായിരിക്കും. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നാം അതെങ്ങനെയാണ് അറിയുന്നത്? ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. ആരെയാണ്? വാഗ്ദത്ത ദേശത്തായിരിക്കുന്നവരെയാകുന്നു. തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി അതിനാൽ അവൻ കൽപ്പിച്ച പ്രകാരം നാം അവനെ പുകഴ്ത്താനിടയാകും. അവൻ തന്നെ ദൈവമായിട്ട് നാം അവനെ പുകഴ്ത്താൻ ആഗ്രഹിക്കുന്നു. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ക്രിസ്തുവിൽ നാം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എനിക്ക് പുത്രത്വം എന്ന വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്നാൽ ഞാനിവിടെ ഒരു നിമിഷത്തേക്ക് അതിക്രമങ്ങൾ എന്ന വാക്കിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. അതിക്രമങ്ങൾ, നിങ്ങളത് ശ്രദ്ധിച്ചുവോ? നിങ്ങൾക്കറിയാമോ, ദൈവം ഒരു പാപിയെ അതിക്രമം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു പാപിയായി കുറ്റം വിധിക്കുകയില്ല. അവനൊരു പാപിയായിരിക്കുന്നതിനായി അവനെ കുറ്റം വിധിക്കുന്നു. ഒരു പാപി ഒരു സിഗരറ്റ് വലിച്ചാൽ ദൈവം അതിനുവേണ്ടി അവനെ കുറ്റം വിധിക്കുകയില്ല, കാരണം അവൻ എങ്ങനെയായാലും ഒരു പാപിയാകുന്നു. മനസ്സിലായില്ലേ? അവന്റെ മേൽ അതൊരു പാപമല്ല, പാപിയുടെ മേൽ അതാകുന്നില്ല, കാരണം അവനൊരു പാപിയാകുന്നു. നോക്കൂ, അവന്റെ മേൽ അതൊരു പാപമാകുന്നില്ല, എന്നാൽ ക്രിസ്ത്യാനികളായ നിങ്ങളുടെ മേൽ അതൊരു പാപമാകുന്നു. ഇവിടെ അവൻ സഭയോട് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. സഭയെ നേരെയാക്കിയാണ്. മനസ്സിലായില്ലേ? അതിക്രമങ്ങൾ പാപങ്ങളുടെ മോചനമുണ്ട്. നാം പാപം ചെയ്യുന്നു, എന്നാൽ പാപി ഒരു പാപിയാകുന്നു, ദൈവം അവനോട് ക്ഷമിക്കുന്നില്ല. അവൻ പോയി ഒരു മനുഷ്യനെ വെടിവെച്ച് കളഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെന്റെ തൊഴിലല്ല, ഞാനൊരു മതപരിഷ്കർത്താവല്ല, ഞാനൊരു പ്രാസംഗികനാകുന്നു. നിയമം അതിനെ കൈകാര്യം ചെയ്തുകൊള്ളും. അവരാണ് മതപരിഷ്കർത്താക്കൾ, അവരാകുന്നു. അവൻ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേക്കാം. അതും നിയമത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് അവനും നിയമത്തിനും ഇടയ്ക്കുള്ള സംഗതിയാണ്. ഞാനൊരു നവീകരണക്കാരനല്ല, ഞാൻ ജനങ്ങളെ നവീകരിക്കുന്നില്ല, ഞാൻ അവരെ പരിവർത്തനം ചെയ്യപ്പെടുന്നതിനാഗ്രഹിക്കുന്നു. ഞാനൊരു പ്രാസംഗികനാകുന്നു. എന്റെ ജോലി അവനെ ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കുകയാണ്. അവൻ പാപം ചെയ്യുന്നെങ്കിൽ അത് അവന്റെ സ്വന്തം കാര്യമാകുന്നു, അവനൊരു പാപിയാകുന്നു. ദൈവം അവനെ ഉയർന്ന നിലയിൽ കുറ്റം വിധിക്കും. അവന്റെ തുടക്കം തന്നെ ഒരു പാപിയായിട്ടും അവൻ ദോഷിയാക്കപ്പെട്ടു തുടങ്ങുന്നു. അവൻ ആരംഭ സ്ഥാനം പോലും കിട്ടുന്നില്ല, അവൻ എങ്ങുമായിരിക്കുന്നില്ല. അവനൊരു പാപിയായിട്ട് തുടങ്ങുന്നു. അവനൊരു പാപിയായതിനാൽ അവന്റെ മേൽ പാപമില്ല. നിങ്ങൾക്ക് പുറത്തേക്ക് പോയിട്ട് ഇത്രയും രാത്രിയാകുന്നു, ഇത്രയും രാത്രിയല്ല എന്ന് പറയാൻ കഴിയില്ല. ഇല്ല, അത് മുഴുവനും രാത്രിയാകുന്നു, അത് മുഴുവനും രാത്രിയാകുന്നു. അതാണ് ദൈവം പറഞ്ഞത്. അവനൊരു പാപിയാകുന്നു, അത്രമാത്രം എന്ന് ഞാൻ പറയട്ടെ. ഇപ്പോൾ അവൻ ഇത് ചെയ്തിരിക്കുന്നു, ഇത്രയും രാത്രിയാകുന്നു. ഇവിടെ ശരിക്കും രാത്രിയാകുന്നു, എനിക്കറിയാം. എന്നാൽ ഇത് മുഴുവൻ രാത്രിയാകുന്നു, അത്രമാത്രം. ഇവിടെ ഇത്രയും മാത്രം നല്ല വെളിച്ചമാകുന്നു എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയില്ല. ഇല്ല, അത് മുഴുവനും വെളിച്ചമാകുന്നു, വെളിച്ചം മാത്രമാകുന്നു. എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്നാൽ അവിടെ ഒരു കറുത്ത സ്ഥാനമുണ്ടെങ്കിൽ പിന്നെ അതിൽ ഇരുട്ടുണ്ട്. അതുകൊണ്ട് അതിക്രമങ്ങൾ, അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എന്തിനാലാണ്? രക്തത്താൽ, വിലയേറിയ രക്തത്താലാകുന്നു. അവന്റെ കൃപാമഹത്വത്തിന്റെ നമുക്കതെങ്ങനെ മറക്കാൻ കഴിയും? നാം യോഗ്യതയുള്ളവരോ? നമ്മുടെ അതിക്രമങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനായിട്ട് നാം എങ്കിലും ചെയ്തതുകൊണ്ടാണോ? അവന്റെ എന്തിനാലാണ്? അവന്റെ കൃപയാലാണ്. ഓ കർത്താവേ, എന്റെ കരങ്ങളിൽ ഒന്നുമില്ല, എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യവുമില്ല. നോക്കൂ, അവൻ എന്നെ മുൻനിയമിക്കുകയും അവൻ എന്നെ വിളിക്കുകയും അവൻ എന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഞാൻ അവനെ തെരഞ്ഞെടുത്തില്ല, അവൻ എന്നെ തെരഞ്ഞെടുത്തു. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, അവൻ നമ്മെ എല്ലാവരെയും തെരഞ്ഞെടുത്തു. നാം അവനെ തെരഞ്ഞെടുത്തില്ല. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കൂടാതെ അവൻ പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല. പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം എന്റെ അടുക്കൽ വരും. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിലാരും നശിച്ചുപോയിട്ടില്ല. പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം എന്റെ അടുക്കൽ വരുമെന്നവൻ പറഞ്ഞു. ഓ, ഞാൻ തീരെ താമസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? എനിക്കിതിൽ നിന്നും ഒരിക്കലും മാറാൻ കഴിയില്ല. ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാനിത് എളുപ്പമാക്കിക്കൊണ്ട് എന്തെങ്കിലും ഇവിടെ എടുക്കട്ടെ, നമുക്ക് എളുപ്പമാകാം. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് പുത്രത്വം എന്ന വിഷയത്തിലേക്ക് തിരികെ കടക്കേണ്ടതുണ്ട്. ഒരു നിമിഷത്തേക്കൂടി നിങ്ങൾ എന്നോട് ക്ഷമിക്കുമോ? നമുക്കതിവിടെ എടുക്കാം. ഈ ജനങ്ങളിൽ ചിലർ ഇവിടെ ജോർജിയയിൽ നിന്നും ഇന്ന് രാത്രിയിലേക്ക് മാത്രമായി എത്തിയിട്ടുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ജോർജിയക്കാരായ സഹോദരന്മാരും ടെക്സാസുകാരും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നായാലും ഇത് ശ്രദ്ധിക്കുക. അഞ്ചാം വാക്യത്തിൽ നമുക്ക് കുറച്ചു നേരം നിൽക്കാം. നമ്മെ മുൻ നിയമിക്കുകയും. എടുക്കേണ്ടതിന് എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? അത് നാം വരുന്നതായ എന്തോ ഒരു കാര്യത്തെ അർത്ഥമാക്കുന്നു. ഞാൻ നീരുറവയിലേക്ക് പോകുന്നു, ഞാൻ കസേരയുടെ അടുക്കലേക്ക് പോകുന്നു. ഹ്യൂംസ്, നിങ്ങൾക്കിത് മനസ്സിലായോ? ഞാൻ മേശയുടെ അടുക്കലേക്ക് പോകുന്നു. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കുന്നതിന് നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. എത്ര പ്രസാദകരമാകുന്നു! ആരുടെ പ്രസാദമാകുന്നു? ആരുടെ നന്മയാകുന്നു? തന്റെ സ്വന്തമാകുന്നു, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരമാകുന്നു. ഇപ്പോൾ പുത്രത്വം എന്താകുന്നു? ഇപ്പോൾ ഞാനിത് എടുക്കട്ടെ. ഇതിന് വേണ്ടത്ര സമയം എന്റെ പക്കലില്ല എങ്കിലും ഞാനതിൽ കടക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു ചോദ്യമുണ്ടെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് സന്ദേശത്തിന്റെ സമയത്ത് എന്നോട് ചോദിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ പുത്രത്വം എന്നത് നിങ്ങളുടെ ജനനമല്ല. നിങ്ങളുടെ പുത്രത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാസ്ഥാനത്താക്കലാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ അത് യോഹന്നാന്റെ 1:17 ഞാൻ കരുതുന്നു. നാം ദൈവത്തിന്റെ ആത്മാവിൽ ജനിക്കുമ്പോൾ നാം ദൈവപുത്രന്മാരാകുന്നു. എന്നാൽ നാം മുൻനിയമിക്കപ്പെട്ടവരാകുന്നു. ഇപ്പോൾ ഇതാകുന്നു ഞാൻ നിങ്ങളെ ഇവിടെ മനസ്സിലാക്കുന്നതിനായി ശ്രമിക്കുന്നത്. കാരണം ഈ അന്ത്യകാലത്തേക്കുള്ള പുത്രന്മാർ ഇത് കാണേണ്ടിയിരിക്കുന്നു. നമ്മെ ദത്തെടുക്കുന്നതിനായി മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നാം ഇപ്പോൾ ഇവിടെയാകുന്നു. ഇതാണ് പെന്തിക്കോസ്തുകാരെ സ്വല്പം പ്രയാസപ്പെടുത്തുന്നത്. അവർ പറയും, ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നു. അത് നന്നായിരിക്കുന്നു, നിങ്ങളൊരു ദൈവപുത്രനാകുന്നു, കൊള്ളാം. എന്നിരിക്കലും ഞാൻ സംസാരിക്കുന്നത് അതല്ല. നോക്കൂ, നിങ്ങൾ പുത്രത്വത്തിനായി മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പുത്രത്വം എന്നത് ഒരു പുത്രനെ യഥാസ്ഥാനത്താക്കി സ്ഥാപിക്കുകയാണ്. ഞാൻ മൈക്കിനോട് വളരെ അടുത്താകുന്നത് കൊണ്ട് പിന്നിലുള്ള നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് ബേക്കി എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ, നോക്കൂ, ഒരു കുട്ടി പഴയ നിയമത്തിൽ പുത്രത്വത്തിനുള്ള നിയമാവകാശങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? തീർച്ചയായും നിങ്ങളത് കണ്ടിരുന്നു. ഒരു പുത്രൻ ജനിക്കുന്നു. ഞാനത് മറ്റേതോ സന്ദേശത്തിൽ എടുത്തിട്ടുള്ളതായി വിചാരിക്കുന്നു. എന്താണതെന്ന് ജീൻ, നീ ഓർക്കുന്നുണ്ടോ? അത് ടേപ്പിലാകുന്നു. ഓ, എന്താകുന്നുവത്? ഞാൻ ആ വിഷയത്തെ എടുത്തിട്ടുണ്ട്. ഓ അതെ, അത് അവന് ചെവി കൊടുപ്പീൻ എന്ന സന്ദേശത്തിലാകുന്നു. മക്കൾക്ക് പുത്രത്വം നൽകുന്നതിനെ കുറിച്ച് അവന് ചെവി കൊടുപ്പീൻ എന്ന സന്ദേശത്തിലാകുന്നു. പഴയ നിയമത്തിൽ ഒരു കുടുംബത്തിലൊരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ആ കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ജനിച്ചതാകുകൊണ്ട് അവൻ ആ കുടുംബത്തിലൊരു പുത്രനും സകലത്തിനും അവകാശിയുമാകുന്നു. എന്നാൽ ഈ പുത്രൻ രക്ഷകന്മാരാൽ വളർത്തപ്പെടുന്നു. ഗലാത്യർ 5:17-25 വാക്യങ്ങളാകുന്നു. ശരി, അവൻ രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും ഉപദേഷ്ടാക്കൾക്കും അധീനനായി വളർത്തപ്പെടുന്നു. ഉദാഹരണമായിട്ട് എനിക്കൊരു പുത്രൻ ജനിക്കുകയും ഞാനൊരു പിതാവുമാകുന്നതായിട്ടെടുക്കാം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് കിംഗ് ജെയിംസിന്റെ പരിഭാഷയിൽ വായിക്കുമ്പോൾ അതെത്ര വിചിത്രമായിരിക്കുന്നുവെന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ഒരു ഭവനവും വളരെ വാസസ്ഥലങ്ങളുമോ? നോക്കൂ, വാസ്തവമായും, കാരണം കിംഗ് ജെയിംസിന് വേണ്ടി ബൈബിൾ തർജ്ജമ ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു ഭവനം എന്ന് വെച്ചാൽ ഒരു സാമ്രാജ്യമായിരുന്നു. എന്റെ പിതാവിന്റെ സാമ്രാജ്യത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഒരു ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ എന്നല്ല, എന്നാൽ ഈ സാമ്രാജ്യത്തിന്റെ പിതാവെന്ന് അവൻ വിളിക്കപ്പെട്ടിരുന്നു. അതവർക്ക് വളരെ ബൈബിൾ പരമായിരിക്കുകയും ബൈബിളിൽ അത് അപ്രകാരവുമാകുന്നു. ഒരു പിതാവിന് ഒരു വലിയ 1000 ഏക്കർ കൃഷിസ്ഥലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഉണ്ടായിരിക്കുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ അത് നോക്കുന്നതിനു വേണ്ടിയും അവിടെ ഉണ്ടായിരിക്കും. അവന്റെ ചെമ്മരിയേടുകളെ സംരക്ഷിക്കുന്നതിനായി കൂലിക്കാരും അവന് പശുക്കളെ നോക്കുന്നതിന് കുറച്ചുപേർ അവിടെയും അവിടെ നിന്നും 100 മൈൽ ദൂരത്തിൽ ഉയർന്ന പ്രദേശത്ത് കുറച്ചുപേരുണ്ടായിരിക്കുകയും കുറച്ചുപേർ ആടുകളെ നോക്കുന്നതിനുണ്ടായിരിക്കുകയും ചിലർ കോവർ കഴുതകളെ നോക്കുന്നതിനും അങ്ങനെ വ്യത്യസ്തമായ പല കാര്യങ്ങൾക്കുമായി ഉണ്ടായിരിക്കും. അങ്ങനെ അവന് വലിയൊരു രാജ്യത്വമുണ്ടായിരിക്കും. അവൻ തന്റെ കഴുതപ്പുറത്ത് കയറി ഓരോരുത്തരുടെ അടുക്കൽ പോകുകയും അവരെങ്ങനെ ജോലി ചെയ്യുന്നുവെന്നും ആടുകളുടെ രോമം കത്രിക്കലും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പോയി നോക്കുന്നു. അവന്റെ പക്കൽ സമയമുണ്ടായിരിക്കില്ല. ഞാൻ ഇവിടെ നിന്ന് അകലുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായി കേൾക്കാമോ? ശ്രദ്ധിക്കുക, അവൻ തന്റെ സാമ്രാജ്യത്തെ പരിപാലിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് സവാരി ചെയ്യുകയും മറ്റും ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പോൾ അവന്റെ പുത്രൻ അവൻ അവകാശപ്പെട്ടതിനെല്ലാം അധികാരിയാകാൻ പോവുകയാണ്. അവനൊരു അധികാരിയാകുന്നു. നാം ദൈവരാജ്യത്തിൽ യേശുക്രിസ്തുവിനാൽ ജനിക്കുമ്പോൾ നാം സ്വർഗത്തിന് അവകാശിയും യേശുക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളുമാകുന്നു. കാരണം അവൻ നമ്മുടെ സ്ഥാനത്തെ എടുത്തു. അവൻ പാപിയായ നാം ആകുകയും അതിനാൽ നാം നീതിമാനായ അവനാകുകയുമാകുന്നു. അവൻ എന്നെ പോലെയായി, അതിനാൽ ഞാൻ അവനായിട്ട് അവനോടൊപ്പം കൂട്ടവകാശിയാകുന്നു. ശരി, ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത് ഓർത്തുകൊള്ളുക. ഇപ്പോൾ ദൈവം തന്റെ മുന്നറിവിനാൽ നിങ്ങൾ ഇതിലേക്ക് വരുന്നതിന് നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കട്ടെ. അത് മനസ്സിലാക്കുന്നവരെല്ലാം കൈ ഉയർത്തുക. ദൈവം തന്റെ മുന്നറിവിനാൽ നിങ്ങളെ വാഗ്ദത്ത ദേശത്തേക്ക് വരുന്നതിനായി മുൻ നിയമിച്ചിരിക്കുന്നു. ഇന്നൊരു ക്രിസ്ത്യാനിക്ക് വേണ്ടിയുള്ള വാഗ്ദത്ത ദേശം എന്താകുന്നു? നിങ്ങൾക്കറിയാമെങ്കിൽ കൈകൾ ഉയർത്തുക. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും ദൂരസ്ഥരായ ഏവർക്കുമല്ലോ. അന്ത്യനാളുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ സകല ജനത്തിനും നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ പകരും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യെശയ്യാവ് 28:18 അവൻ പറഞ്ഞു, ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം, നല്ലത് മുറുകെ പിടിച്ചുകൊള്ളുക. കാരണം വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു വിശ്രാമം. ഇത് വിശ്രാമമായ ശബത്ത് ദേശം അവർ പ്രവേശിക്കുന്നതിനായി ഞാൻ കൽപ്പിച്ചതാകുന്നു. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. എന്നാൽ അവർ അത് കേൾപ്പാൻ മനസ്സിലാതെ തലകുലുക്കിക്കൊണ്ടുപോയി. ശരിക്കും അതായിരുന്നു. എന്തായിരുന്നു ഇത്? ഇത് കനാനിൽ നിന്നും അല്ലെങ്കിൽ മിസ്രയീമിൽ നിന്നും പുറത്തു വന്ന് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് ആ ദേശത്തിലെ മുന്തിരിങ്ങയെ രുചിക്കുന്നിടത്തോളം അടുത്തുവരെ വന്ന ജനങ്ങളെ പോലെയാകുന്നു. സഹോദര, അവിടെ അവർ എബ്രായർ 6 അതെന്നെ കൊണ്ട് പിൻവലിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്കതെങ്ങനെ ചെയ്യാൻ കഴിയും? അവർ അതിരു വിശ്വാസികളായിട്ട് ഒരിക്കലും അകത്തു കടക്കുകയില്ല. അവർക്കകത്ത് കടക്കാൻ കഴിയില്ല. അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, എന്നാൽ അവരെല്ലാവരും മരിച്ചുപോയല്ലോ എന്ന് യേശു പറഞ്ഞു. ആ സംഗതി വേർതിരിക്കപ്പെട്ടു. അവരെല്ലാം തന്നെ മരിച്ചുപോയി, അത് ശരിയാണ്. എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിന്റെ ജീവനുള്ള അപ്പമാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, അത് ശരിയാണ്. അതേ ശ്രീമാൻ, ഒരുവൻ ഇത് ഭക്ഷിക്കുകയാണെങ്കിൽ അവന് നിത്യജീവനുണ്ട്. ഏദൻ തോട്ടത്തിൽ നിന്നുള്ള ജീവന്റെ വൃക്ഷം ഞാനാകുന്നു. ഇപ്പോൾ ഈ ജനങ്ങൾ വളരെ അടുത്തായി കടന്നു വരുന്നത് നോക്കുക. നിങ്ങൾ എബ്രായർ 6 ശ്രദ്ധിച്ചാൽ, നാം അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, എന്നാൽ അത് എബ്രായർ 6 ഈ ജനങ്ങൾ അത്രമാത്രം അടുത്തുവരെ വന്നിട്ട് ഒരിക്കൽ പങ്കാളികളാകുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ചെയ്തു. അവർ വന്നിരുന്നിട്ട് രോഗശാന്തി ചെയ്തു കണ്ടിരുന്നു. അവർ ദൈവത്തിന്റെ ശക്തിയിൽ ജനങ്ങളെ കണ്ടിരുന്നു. ജീവിതങ്ങൾ മാറ്റപ്പെടുന്നത് അവർ കണ്ടിരുന്നു. എന്നാൽ അവർ അതിൽ കൈതൊടുക പോലുമില്ല. ഇല്ല ശ്രീമാൻ, ഇല്ല. വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും അവർ ആസ്വദിച്ചു. അവരെ മാനസാന്തരത്തിലേക്ക് വീണ്ടും പൊതിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവരെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും ചെയ്യുന്നവരായി കാണുന്നു. വിശുദ്ധീകരണത്തിൽ ഉൾപ്പെടുന്ന ഒരു സഭയിൽ ഞാൻ അവകാശപ്പെടുന്നു. അത് പോകുന്നിടത്തോളം നല്ലൊരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ അധിക ദൂരം അതിൽ പോകുന്നില്ല. അതേ ശ്രീമാൻ, മരുഭൂമി അവരെ വിശുദ്ധീകരിച്ചിരുന്നു. അതെ, വാസ്തവമായും ചെയ്തിരുന്നു. അവർക്ക് പിത്തള സർപ്പവും പിത്തളവേദിയും ശുദ്ധീകരണത്തിനായി അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ വിശ്രമത്തിനായി അവർ പലസ്തീനിൽ പ്രവേശിച്ചു. എബ്രായർ 4 നോക്കുക. അവിടെ അവൻ അവിടെ മറ്റൊരു സ്വസ്ഥതയെക്കുറിച്ച് പറയുന്നില്ലേ? ദൈവം 7 സൃഷ്ടിക്കുകയും അവർക്ക് 7 വിശ്രമം കൊടുക്കുകയും ചെയ്തു. വേറൊരു സ്ഥലത്ത് അവനൊരു വിശ്രമ ദിവസത്തെക്കുറിച്ച് ഇന്ന് ദാവീദ് മുഖാന്തരം എന്ന് പറയുന്നു. അതിനുശേഷം അവൻ അവർക്ക് മറ്റൊരു വിശ്രമ ദിവസത്തെ കൊടുക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. കാരണം ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ച നാമം നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും തീർച്ചയായും നിർവൃത്തരായിരിക്കുന്നു. അവിടെയാണ് നിങ്ങളുടെ സ്വസ്ഥതയായ ശബത്ത്. അവിടെയാണ് ഈ വാഗ്ദത്ത ദേശത്തെ നിങ്ങളുടെ യഥാർത്ഥമായ വിശ്രമം. പരിശുദ്ധാത്മാവ് ജനങ്ങൾക്കുള്ള ഒരു വാഗ്ദത്തമാകുന്നു. അവരെന്തുകൊണ്ടാണ് അവരെ ഇറക്കം കുറഞ്ഞ നിക്കറുകൾ ധരിക്കുകയും മുടി കത്തിരിക്കുകയും ചുണ്ടിൽ ചായം തീക്കുകയും ചെയ്യാൻ അനുവദിക്കുന്ന വിദ്യാഭ്യാസവും പാണ്ഡിത്യമുള്ള പ്രാസംഗികരെ ആഗ്രഹിക്കുകയും പുരുഷന്മാർ ചൂത് കളിക്കുകയും ബിയർ കുടിക്കുകയും തമാശ പറയുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുകയും എന്നിട്ട് അവരെ തന്നെ സഭയിലെ അംഗമാണെന്ന് വിളിക്കുകയും ചെയ്യാൻ ഇടയാക്കുന്ന പ്രാസംഗികരെ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെയുള്ള എന്തെങ്കിലും എടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ നായകത്വത്തെ അവർ നിരസിച്ചു കളയുന്നു. ദൈവത്തിന്റെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും സദ്യമജ്ജകളെ വേറുപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ വിവേചിക്കുന്നതുമാകുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അതെ, മനസ്സിലെ വിചാരങ്ങളെ പോലുമാകുന്നു. നാം ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം തന്നെ നമ്മളില്ല. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അന്നാളിൽ വളരെ പേർ വന്ന് ദൈവരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ഒപ്പം ഇരിക്കും എന്ന് യേശു പറഞ്ഞു. എന്നാൽ രാജ്യത്തിന്റെ മക്കളോ പുറത്താക്കപ്പെടുകയും കർത്താവേ എന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് ചെയ്തില്ലേ എന്ന് പറയുകയും ചെയ്യും. ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലേ? ഞങ്ങൾ ഡോക്ടർ ഇന്നയാളും റെവറന്റ് ഇന്നയാളും അല്ലേ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ആധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല, എന്നാൽ എന്റെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനത്രേ എന്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നത്. നാം എങ്ങനെയാണ് അതിൽ കടക്കുന്നത്? നാം അതിലേക്ക് മുന്നിയമിക്കപ്പെട്ടിരിക്കുന്നു. സഭയെ ദൈവത്തിന്റെ മുന്നറിവിനാൽ എന്തിനായിട്ടാണ് മുന്നിയമിച്ചിരിക്കുന്നത്? തന്റെ കൃപയാൽ, തന്റെ ആദരവിനും മഹത്വത്തിനും ആരാധനയ്ക്കും ദൈവമഹത്വത്തിനും വേണ്ടിയാകുന്നു. ആരംഭത്തിൽ സ്വയം നിലവിലായിരുന്ന പിതാവ് യാതൊന്നും തന്റെ സമീപത്തില്ലാതിരിക്കുകയും ആരാധനയ്ക്കായി എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്തു. അതിനാൽ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരു സഭയെ മുൻനിർണയിക്കുകയും മുൻനിയമിക്കുകയും അവരുടെ പേരുകൾ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ഇടുകയും ചെയ്തു. അതിനാൽ അന്ത്യകാലത്ത് നാം അവന്റെ മഹത്വത്തിനും സ്തുതികൾക്കും വേണ്ടി ക്രിസ്തുവേശുവെന്ന ഏകനായവനിൽ സകലത്തെയും കീഴാക്കുമ്പോൾ പ്രത്യക്ഷമാക്കുന്നതിനും ഇടയാക്കും. സ്തോത്രം അതാകുന്നു ഇത്. എന്റെ സഹോദര സഹോദരി, ഇത് നേരെ അവിടെയായിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും അതിൽ നിന്നും മാറിപ്പോകരുത്. ദൈവം തന്റെ തെരഞ്ഞെടുപ്പിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ദൈവം തന്റെ തെരഞ്ഞെടുപ്പിന്റെ കൃപയാൽ നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവം തന്റെ തെരഞ്ഞെടുപ്പിന്റെ കൃപയാലും അവന്റെ ശക്തിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തുകയും ഈ വിശ്രമദേശത്താക്കുകയും ചെയ്തിരിക്കുന്നു. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും നിർവൃത്തരായിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവരും നിർവൃത്തരായിരിക്കുന്നു. അവർക്ക് പറഞ്ഞു തീരാത്ത ആനന്ദവും പൂർണ്ണ മഹത്വമാകുന്നു. ജീവന്റെ വൃക്ഷം അവരിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു. അവരുടെ പക്കൽ ദീർഘക്ഷമയും നന്മയും സൗമ്യതയും വിശ്വാസത്താലുള്ള സ്ഥിരതയും വിശ്വാസവും വിശ്വസ്തതയും സൗമ്യതയും മറ്റുള്ളതെല്ലാം ഉണ്ടായിരിക്കുന്നു. ജീവന്റെ വൃക്ഷം അവരിൽ വികസിക്കുന്നു, കാരണം ക്രിസ്തുയേശുവിൽ അവരുടെ ആശ നങ്കൂരമിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസികളെ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ പിന്തുടർന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ മുമ്പോട്ട് പോകുമ്പോൾ അവർ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ദർശനങ്ങൾ കാണുകയും ചെയ്യും. അവർ ദൈവത്തോടൊപ്പം നടക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഒരു സാത്താനും അവരെ ഇളക്കാൻ കഴിയുകയില്ല. അവർ ഉറച്ചവരാകുന്നു. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് നാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അവിടെയാണവർ. അതാകുന്നു ആ സഭ. അവർ എങ്ങനെയാണ് അവിടെ എത്തിയത്? ഓ കർത്താവേ, ഒരു ദിവസം ഞാൻ സിഗരറ്റ് വലിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ താഴെ വീഴുകയും അതിനുശേഷം തൊട്ട് നിനക്കറിയാമോ, ഞാൻ വിചാരിച്ചു. ഓ ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾക്കങ്ങനെ ഇത് പറയാൻ കഴിയുകയില്ല. ഇത് മുൻ നിയമിക്കലാകുന്നു. അവൻ നമ്മെ വിളിക്കുകയും നാം അവനെ പിന്തുടരുകയും ചെയ്തപ്പോഴാണ് നാം ദൈവമേ ഞങ്ങൾ നഷ്ടപ്പെട്ടവരും നിർവാഹമില്ലാത്തവരുമാണ് എന്ന് പറഞ്ഞത്. നമ്മെ തന്നെ രക്ഷിക്കുന്നതിനുള്ള മനസ്സ് പോലും നമുക്കില്ലായിരുന്നു. നാം പന്നിയുടെ സ്വഭാവമുള്ളവരും നമ്മുടെ തുടക്കം തന്നെ പന്നിയായിട്ടുമായിരുന്നു. നിങ്ങളൊരു പന്നി വളപ്പിലേക്ക് ചെന്നിട്ട് ഒരു പെൺപന്നിയോട് പറയുക, ഇവിടേക്ക് നോക്കൂ പന്നി, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ചെളിവെള്ളം കുടിക്കുന്നത് നിനക്ക് ശരിയായ കാര്യമല്ല. അത് പറയും, ഓയ് ഓയ്. ഇപ്പോൾ നിങ്ങളെ തന്നെ രക്ഷിക്കുന്നതിനായിട്ട് അത്രയും മാത്രമാണ് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നത്. അത് കൃത്യമായും ശരിയാണ്. നിങ്ങൾ പറയും, മഹിളെ, ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കരുത്, നിങ്ങൾ വൃത്തിയായി വസ്ത്രധാരണം ചെയ്തിരിക്കണം, നിങ്ങൾ ഇത് ചെയ്തിരിക്കണം, ഈ ചീട്ടുകളികളുടെ പാർട്ടികൾ നിങ്ങൾക്കുണ്ടായിരിക്കരുത്, നിങ്ങൾ സിഗരറ്റ് വലിച്ചുകൂടാ, നിങ്ങൾ ഇത് ചെയ്യരുത്, ശ്രീമാൻ നിങ്ങൾ ഇത് ചെയ്യരുത്. അവൻ പറയും, ഓയ് ഓയ്, ഞാൻ ഓയ് ഓയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതെ, അതിനെക്കുറിച്ച് അത്രയും മാത്രമാണ് അവർക്കറിയാവുന്നത്. എങ്കിൽ നീ എത്ര നന്നായിരിക്കുന്നുവോ അത്രയും ഞാനുമാകുന്നുവെന്ന് നിനക്ക് അറിയിച്ചു തരാം. ഓയ് ഓയ്, നോക്കൂ, അവർ പരിശുദ്ധാത്മാവിന്റെ നായകത്വത്തെ നിരസിച്ചു കളയുന്നു. നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ള കാര്യങ്ങളെയും സ്നേഹിക്കുകയാണെങ്കിൽ ദൈവസ്നേഹം തന്നെ നിങ്ങളിലില്ല എന്ന് ബൈബിൾ പറയുന്നു. എന്താണ് അവരെ പ്രത്യേകതയുള്ളവരാക്കുന്നത്? നിങ്ങളൊരു തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാകുന്നു. നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ മറ്റേ ദേശത്തു നിന്നും പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ വേറൊരു ദേശത്തായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് അവിടെ കടന്നത്? അതൊരു വാഗ്ദത്ത ദേശമാകുന്നു. ഏത് തരത്തിലുള്ള വാഗ്ദത്തമാകുന്നു? അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഒരേ ആത്മാവിനാൽ നാം എല്ലാവരും ഈ വാഗ്ദത്ത ദേശത്തേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. ആമേൻ. സഹോദരന്മാരും സഹോദരിമാരും, ഹാലലൂയ. ശുദ്ധഹൃദയത്തോടും യാതൊരു അസൂയയോ യാതൊരു ശത്രുതയോ മറ്റു യാതൊന്നുമോ ഇല്ലാതെ പോകുന്നു. ഒരു സഹോദരൻ വഴിതെറ്റി പോകുന്നുവെങ്കിൽ ഞാനത് കാര്യമാക്കുന്നില്ല. അവൻ എന്ത് ചെയ്താലും അതൊരു കാര്യമല്ല. നിങ്ങൾ അവന്റെ പിന്നാലെ പോകും. അങ്ങനെ വഴിതെറ്റിപ്പോയ ഒരു സഹോദരന്റെ പിന്നാലെ കുറച്ച് സമയം മുമ്പ് ഞാൻ പോയിരുന്നു. മറ്റൊരു ചെറുപ്പക്കാരനെ വ്യക്തി എന്നോട് പറഞ്ഞു, ആ തെമ്മാടി പോകട്ടെ, അവനെ ഒറ്റയ്ക്ക് വിട്ടുകളയുക. ഞാൻ പറഞ്ഞു, എന്റെ സഹോദരന് വേണ്ടി എന്റെ ഹൃദയം പോകാത്ത ഒരു സ്ഥാനത്ത് ഞാൻ എപ്പോഴെങ്കിലും എത്തുകയാണെങ്കിൽ പിന്നെ എനിക്ക് വേദിയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു, കാരണം ഞാൻ കൃപയിൽ നിന്നും വീണുപോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അവന്റെ ശരീരത്തിൽ ശ്വാസമുള്ളിടത്തോളം ഞാൻ അവന്റെ പിന്നാലെ പോയിട്ട് എവിടെയെങ്കിലും വെച്ച് അവനെ പിടികൂടും. അതെ ശ്രീമാൻ, അങ്ങനെ ഞാൻ അവനെ പിടിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അവനെ തിരികെ കൊണ്ടുവന്നു. അതെ ശ്രീമാൻ, അവൻ സുരക്ഷിതനായി തിരികെ ഇപ്പോൾ കൂട്ടത്തിലായിരിക്കുന്നു. അതെ ശ്രീമാൻ, അവൻ ലോകത്തെ പോലെ തീർച്ചയായും വഴിതെറ്റിപ്പോകുമായിരുന്നു. കുറച്ചു നേരം മുമ്പ് ആ പാവം പിടിച്ച സ്ത്രീ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ നഗരാധികാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ ഭ്രാന്തന്മാർ ധരിക്കുന്ന കടുംകുപ്പായത്തിലായിരിക്കേണ്ടതുണ്ട്. അവൾ സുബോധമില്ലാത്തവളും തലയ്ക്ക് സ്ഥിരതയില്ലാത്തവളുമാകുന്നു എന്ന് പറഞ്ഞു. അവർ അവളെ ഒരു ഹോട്ടലിലാക്കിയിട്ട് അവർ തിരികെ വന്നു. ഞാൻ പറഞ്ഞു, അത് കൊള്ളാം. ഈ നഗരാധികാരി ചോദിച്ചു, എന്തുകൊണ്ടാണ് ബില്ലി? എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാമായിരുന്നു. ഞാൻ ബാലനായിരിക്കുമ്പോൾ തൊട്ടേ അറിയാമായിരുന്നു. നിങ്ങളെ സഹായിക്കുന്നതിനായി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാം നന്നായിരിക്കുന്നു. നിങ്ങൾക്ക് അവളെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എന്നാൽ അവന് കഴിയും. ഒരു നിമിഷം നിൽക്കൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു. കുറച്ചു നേരം മുമ്പ് സമാധാനത്തോടെ അവൾ പോവുകയും ചെയ്തു. എന്തായിരുന്നു അത്? അവളുടെ പിന്നാലെ ഞങ്ങളൊരു പ്രാർത്ഥന അയച്ചു. ആമേൻ. നിങ്ങൾക്കൊരു ഡോക്ടറെ ആവശ്യമാണോ എന്നവർ ചോദിച്ചു. അവരുടെ ഭർത്താവിനോട് ഒരു ഡോക്ടറിനെ ആവശ്യമാണോ എന്ന് ചോദിച്ചു. ഒരു ഡോക്ടറിന് അവൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്, അവൾക്ക് ഭ്രാന്താണ്. ഡോക്ടറിന് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ കൊണ്ടു ചെന്ന് എത്തിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബില്ലി, എനിക്കിത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളത് മനസ്സിലാക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നതുമില്ല. നിങ്ങളത് മനസ്സിലാക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലോ, ഞാനും അത് മനസ്സിലാക്കുന്നില്ല. ഇല്ല, എന്നാൽ സഹോദര, സ്വർഗത്തിലെ ദൈവം അതറിയുന്നു. ഒരു വട്ടം ഞാൻ ദൂരെയായിരിക്കുമ്പോൾ എന്തോ എന്റെ പിന്നാലെ വന്നു. ആമേൻ. അത് ഞാൻ വരുന്നതിന് ആഗ്രഹിച്ചതിരുന്നതിന്റെ കാരണത്താലായിരുന്നില്ല. എന്നാൽ അല്ല, എന്തോ എന്റെ പിന്നാലെ വന്നിരുന്നു. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ, ഹല്ലേലൂയ, ദൈവം നമ്മെ അവന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി മുൻനിയമിച്ചിരുന്നു. ശ്രദ്ധിക്കുക, അവൻ മുൻനിയമിച്ചവരെ അവൻ എന്ത് ചെയ്തു? അവൻ വിളിച്ചു. അത് ശരിയല്ലേ? അവൻ നിങ്ങളെ വിളിച്ചോ? അതെ. അവൻ എന്തിനാണ് നിങ്ങളെ വിളിച്ചത്? അവൻ നിങ്ങളെ മുന്നറിഞ്ഞിരുന്നു. അവൻ മുന്നറിഞ്ഞവരെ അവൻ വിളിച്ചു. അവൻ വിളിച്ചവരെ അവൻ നീതീകരിച്ചു. അത് ശരിയല്ലേ? അവൻ നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചുമിരിക്കുന്നു. ആമേൻ. അതാണ് ബൈബിൾ പറയുന്നത്. അവൻ മുൻനിയമിച്ചവരെ അവൻ വിളിച്ചു. എല്ലാ തലമുറയിലും ആകുന്നു. അവൻ വിളിച്ചവരെ അവൻ തേജസ്കരിച്ചുമിരിക്കുന്നു. എന്താകുന്നു? ഞാനിവിടെ ആ തിരുവെഴുത്ത് വായിക്കട്ടെ. ശരി. തിരുവിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മെ മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നു. ഓ, നിങ്ങൾക്കിത് മനസ്സിലായോ? തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാകുന്നു. അതിനാൽ തന്റെ നിത്യതയുടെ കാലഘട്ടങ്ങൾ ഭ്രമണം ചെയ്യുമ്പോൾ അവൻ അവിടെ ഇരിക്കുകയും അവന്റെ മക്കൾ അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ നാർക്കുകയും ചെയ്യും. അപ്പോൾ ദൂതന്മാർ ചോദിക്കും, അവരെന്താണ് പറയുന്നത്? അവരെന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് മുടിയനായ പുത്രനിൽ മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഞാൻ നഷ്ടപ്പെട്ടു പോയിരുന്നു, ഇതെന്റെ മകനായിരുന്നു, അവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു, അവൻ മരിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. തടപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പീൻ, മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പീൻ, അവന്റെ കൈക്ക് മോതിരവും ഇടുവിപ്പീൻ. അവർ രക്ഷയുടെ പദ്ധതിയെ കണ്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തതിൽ യാതൊരു അത്ഭുതവുമില്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നിങ്ങളുടെ പേര് അവന്റെ പുസ്തകത്തിൽ ഇടുകയായിരുന്നു. കാൽവിൻ ഇപ്രകാരം എന്തോ ആണ് വിശ്വസിച്ചിരുന്നതെന്ന് നിങ്ങൾ പറയും. ഞാൻ കാൽവിനെ വിശ്വസിക്കുന്നില്ല. കാൽവിൻ ഒരു കൊലയാളിയായിരുന്നു. കാൽവിൻ ഒരു മനുഷ്യൻ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടതിന് അവനെ കൊന്നുകളഞ്ഞു. അവനൊരു തെമ്മാടിയായിരുന്നു. അവന് സ്വയം മനം തിരിയേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതെ ശ്രീമാൻ. എന്നാൽ ചില കാര്യങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞത് ശരിയായിരുന്നു. എന്നാൽ അവന്റെ പ്രവൃത്തിയിൽ ഇതുപോലൊരു കാര്യത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നുകളയുന്നത് ഭയങ്കരമാകുന്നു. അത് പാപമാകുന്നു. അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച ഓ നിൽക്കൂ, ഞാൻ ഈ പുത്രത്വത്തെ എടുത്തിട്ടില്ല, ഞാനത് എടുത്തിരുന്നു. ഞാൻ തീരെ താമസിച്ചായിരിക്കുന്നുവോ? ഇവിടെയുള്ള ഈ ക്ലോക്ക് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. എത്ര സമയം കൂടി നമുക്കുണ്ട്? ശരി, ഇത്രയും ദൂരത്തു നിന്നും വന്നിരിക്കുന്ന ഈ ജനങ്ങൾക്ക് വേണ്ടി 10 മിനിറ്റ് കൂടി നമുക്കെടുക്കാം. ശ്രദ്ധിക്കുക, പുത്രത്വം എന്തുകൊണ്ടാണ് അതിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ഒരു പിതാവിനൊരു വലിയ സാമ്രാജ്യം ഉണ്ടായിരിക്കുകയും അവനത് ചുറ്റുമായി പോയി നോക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവനൊരു പുത്രൻ ജനിക്കുകയും അവൻ വളരെ സന്തോഷവാനുമാകുന്നു. അത് ദൈവമാകുന്നു. അപ്പോൾ ആ പിതാവ് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ ഏറ്റവും നല്ല രക്ഷകനെ കണ്ടുപിടിക്കുന്നു. ഒരു രക്ഷകൻ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതൊരു പാഠശാല അധ്യാപകനാകുന്നു. അവൻ ആ ദേശമൊട്ടൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്നതിലും വെച്ച് ഏറ്റവും നല്ല അധ്യാപകനെ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നാം ഇപ്പോൾ പോകുന്നു. ശ്രദ്ധിക്കുക, അങ്ങനെ തനിക്ക് കണ്ടുപിടിക്കാൻ കഴിയാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല അധ്യാപകനെ അവൻ കണ്ടുപിടിക്കുന്നു. അവൻ ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യനെ എടുക്കുന്നില്ല. അവന് തന്റെ മകൻ ഒരു യഥാർത്ഥ മനുഷ്യനായി തീരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കൾ ആ രീതിയിലാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് നിങ്ങൾ കൊടുക്കുന്നു. അതെ ശ്രീമാൻ, ഒരു സ്വാഭാവിക മനുഷ്യൻ അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി എപ്രകാരം ചെയ്യുമെന്ന് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവന് കഴിയാവുന്നതിലും വെച്ച് ഏറ്റവും നല്ലത് കൊടുക്കും. അതുകൊണ്ട് സത്യസന്ധനായ ഒരു മനുഷ്യനെ അവൻ അതിന് ആവശ്യമായിരിക്കുന്നു. നോക്കൂ മകനെ, നിനക്ക് വേണ്ടിയതെന്തും നീ ചെയ്തുകൊള്ളുക എന്ന് പറയുന്ന ഒരു മനുഷ്യന് അവൻ ആവശ്യമില്ല. ഓ പിതാവേ, അവൻ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു, അവനൊരു നല്ല കുട്ടിയാണ്. അവന്റെ പുറത്ത് ചെറുതായൊന്ന് തട്ടുകയും ഒരു തൂവൽ അവന്റെ തൊപ്പിയിൽ വെക്കുകയും ചെയ്യും. ഇല്ല ഇല്ല, ആ മനുഷ്യനെ ഉടനെ തന്നെ ചാടിച്ചു കളയും. തീർച്ചയായും അവന് സത്യസന്ധനായ ഒരു മനുഷ്യനെ ആവശ്യമായിരിക്കുന്നു. അവൻ ശരിയായി വരികയാണെങ്കിൽ അവനോട് പറയുക, അവൻ അങ്ങനെയല്ലെങ്കിൽ എന്താണ് തെറ്റെന്ന് അവനോട് പറയുക. ഒരു ഭൗമികനായ പിതാവ് അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സത്യസന്ധനായ ഒരു മനുഷ്യനെ, ഒരു പാഠശാലയിലെ അധ്യാപകൻ നിങ്ങളുടെ മക്കളോട് സത്യസന്ധനായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും. എങ്കിൽ ദൈവം എന്ത് വിചാരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവൻ അറിയാം, നമുക്കറിയില്ല, അവൻ ചെയ്യുന്നു. നാം പരിമിതിയുള്ളവരാകുന്നു, നമുക്കത് പറയാൻ കഴിയില്ല. എന്നാൽ അവൻ അപരിമിതനായവനും അവൻ അറിയുകയും ചെയ്യുന്നു. അങ്ങനെ ആ പിതാവ് ഇപ്പോൾ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ മക്കളെ നോക്കുന്നതിന് ഞാനൊരു മാർപ്പാപ്പ എടുക്കാൻ പോകുകയാണെന്ന് അവൻ ഒരിക്കലും പറഞ്ഞില്ല. ഒരു ബിഷപ്പിനെ എടുക്കാൻ പോകുകയാണെന്നും അവൻ പറഞ്ഞില്ല. ഇല്ല ഇല്ല, അവനത് ചെയ്യുകയില്ല. കാരണം മാർപ്പാപ്പ തെറ്റാണെന്നും അതുപോലെ തന്നെ ബിഷപ്പ് തെറ്റാണെന്നും അവൻ അറിഞ്ഞിരുന്നു. എന്റെ സഭകളെ നോക്കുന്നതിന് ഞാനൊരു പൊതുവായ മേലധ്യക്ഷനെ എടുക്കാൻ പോവുകയാണെന്നും അവൻ പറഞ്ഞില്ല. ഇല്ല ഇല്ല, അവൻ പരിശുദ്ധാത്മാവിനെ എടുത്തു. അതെ, തന്റെ മക്കളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള അവന്റെ രക്ഷകൻ അതായിരുന്നു. ശരി, എങ്കിൽ പരിശുദ്ധാത്മാവിനത് അറിയാമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൻ മനുഷ്യന്റെ അധരങ്ങളിൽ കൂടി സംസാരിക്കുന്നു. അവൻ സത്യമാണ് പറയുന്നതെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? പരിശുദ്ധാത്മാവ് ഒരു അധരത്തിൽ കൂടി സത്യത്തെ പറയുകയും അത് പറയുമ്പോഴെല്ലാം കൃത്യമായും സമ്പൂർണമായും മുൻകൂട്ടി പറയുകയും അത് സംഭവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ശാമുവേൽ പറഞ്ഞതുപോലെ അത് സത്യമാണെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അത് നേരെ കടന്നു വരുന്നു. കാരണം അവൻ കൽപ്പിക്കുകയും അവൻ കൽപ്പിച്ചത് സംഭവിക്കുകയും ചെയ്യാതിരുന്നാൽ അവനെ കേൾക്കേണ്ട, കാരണം ഞാൻ അവനോട് കൂടെ ഇല്ല എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. എന്നാൽ അത് സംഭവിക്കുന്നുവെങ്കിൽ പിന്നെ അവനെ കേൾക്കുക, കാരണം ഞാൻ അവനോട് കൂടെയുണ്ട്. അവിടെയാണ് നിങ്ങൾ അപ്രകാരമാണ് അവൻ ചെയ്യുന്നത്. അതിനുശേഷം അവൻ ചുറ്റുമായി പോകുന്നു. ഇപ്പോൾ ആ രക്ഷകന് പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് നിന്റെ മക്കൾ അങ്ങേയറ്റം വൃത്തികേടായി പെരുമാറുന്നുവെന്ന് പറയേണ്ടി വരികയാണെങ്കിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? അവൻ പറയുകയാണ്, നിന്റെ മകനായി ഇവൻ ഒരു വിശ്വാസഘാതകനാകുന്നു, അവനൊരു സാമർഥ്യമില്ലാത്തവനാകുന്നു, ഇതുപോലൊരു മനുഷ്യനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? നിന്റെ മകളായ ഇവൾ, ഓ, അവളെ കൊണ്ട് നീ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. നിനക്കറിയാമോ, അവൾ കാഴ്ചയ്ക്ക് അവൾ മുഖത്ത് മുഴുവൻ ചായം തേച്ചിട്ട് പലസ്തീനിലെ ചില പെൺകുട്ടികളെ പോലെ കാണപ്പെടുന്നു. അതെ ശ്രീമാൻ, അവർ പെരുമാറുന്നത് പോലെ അവളും ആഗ്രഹിക്കുന്നു. എന്റെ മകളോ? അതെ, നിങ്ങളുടെ മകൾ തന്നെ. അതാണ് ഇന്നത്തെ സഭകളെക്കുറിച്ച് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്. നമുക്കൊരു ഉണർവുണ്ടാകാൻ കഴിയാത്തതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇപ്പോൾ അത് സത്യമാണ്. നിങ്ങളുടെ മകനെ കുറിച്ച് എന്ത് പറയുന്നു? അതേ കാര്യം തന്നെ. എന്ത്? ഈ ആടുകൾ അവിടെയുള്ള മേലെയായുള്ള ആടുകളുടെ ആഹാരം മാത്രമേ ആ പച്ചപ്പുൽപ്പറങ്ങളിൽ നിന്ന് തീറ്റുകയെ ചെയ്യാവുള്ളൂ എന്ന് നീ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ. അതെ, എന്നാൽ അവൻ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമോ? അവനവരെ പാഴ്ച്ചെടികളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി. അവനവരെ അവിടേക്ക് കൊണ്ടുപോയി അവിടെയുള്ള തോട്ടിൽ എല്ലാം കൂടി വാരി വലിച്ചിടുകയും ഈ പാഴ്ച്ചെടികളുടെ ഇടയിൽ അരളിച്ചെടികൾ തിന്നുകൊണ്ട് നടക്കുന്നതിന് വിട്ടുകളയുകയും ചെയ്തിട്ട് അവർ തീരെ മോശമായിട്ട് അവിടെ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. അത് ദൈവത്തിന്റെ ശക്തിയെ നിഷേധിക്കുന്ന ബിഷപ്പുമാരും പാസ്റ്റർമാരുമാകുന്നു. എന്നാൽ സത്യം ഞാൻ നിന്നോട് പറയട്ടെ, ഞാൻ ഒരിക്കലും ഇതുപോലെ ഭയാശങ്കകളോടുകൂടിയ ഒരു കൂട്ടം ആട്ടിൻകൂട്ടത്തെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവനെ ഇഷ്ടപ്പെടുകയില്ല. ഇല്ല, അവിടെയുള്ള ആ കന്നുകാലികളെ കുറിച്ച് നിനക്കറിയാമോ? അവയെ കൊഴിപ്പിക്കുന്നതിന് ആൽഫ ആൽഫ എന്ന തീറ്റ കൊടുക്കണമെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? അതെ, പറഞ്ഞിരുന്നു. അവൻ എന്താണ് അവയ്ക്ക് കൊടുത്തതെന്ന് നിനക്കറിയാമോ? ഇല്ല, അവനവയ്ക്ക് കട്ടിയുള്ള പാഴ്ച്ചെടികളാണ് കൊടുത്തത്. അതെ, അവനവരെ സമാജങ്ങളിലും മറ്റു കാര്യങ്ങളിലും ചേരുവാനിടയാക്കുന്നു. നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ഇതുപോലെ കാര്യങ്ങളെ കണ്ടിട്ടുണ്ടാകില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ എങ്ങും നീ കണ്ടിട്ടുണ്ടാകില്ല. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? അവൻ പുറത്തേക്ക് പോയിട്ട് ഒരു വലിയ പുകയില ചുരുട്ട് വലിച്ചിട്ട് തിരികെ വരുന്നു. അവന്റെ ഭാര്യയും അവനോട് കൂടെയായിട്ട് അവൾ അവിടെയുള്ള ഫെലിസ്തീർ ചെയ്യുന്നത് പോലെ തന്നെ ഇറക്കം കുറഞ്ഞ നിക്കറും മറ്റും ധരിക്കുന്നു. അതെ, ഇന്നത്തെ സഭയെക്കുറിച്ച് അതുമാതിരിയുള്ള സന്ദേശമാണ് പരിശുദ്ധാത്മാവിന് എടുത്തുകൊണ്ട് പോകുന്നതിനായിട്ടുള്ളത്. ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അത് പുത്രത്വമാകുന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ നമ്മെ ദത്തെടുക്കുന്നതിനായി മുൻ നിയമിച്ചു. അവൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. എന്നാൽ ഒരു നിമിഷം നിൽക്കൂ, പുത്രത്വം, അതിനെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അത് പുത്രത്വമാകുന്നു. അവൻ എന്താണ് ചെയ്യുന്നത് നിനക്കറിയാമോ? കഴിഞ്ഞ ദിവസം ബിഷപ്പ് വന്നിട്ട് അവനോട് സംസാരിച്ചു. അവനൊരു ചെറിയ രോഗശാന്തി ശുശ്രൂഷ അവിടെ നടത്തുമ്പോൾ ബിഷപ്പ് അവിടേക്ക് കടന്നു വന്നു. ഒരു സഹോദരൻ അവിടേക്ക് വന്നിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഇത് നിർത്തിക്കളയുക. ഓ ഓ ഫാദർ ബിഷപ്പ്, ഞാനത് ചെയ്യാം. നീ അതിൽ സഹകരിച്ചു പോകരുത്. ഓ ഇല്ല ഇല്ല ഫാദർ ബിഷപ്പ്, തീർച്ചയായും ഇല്ല. ഞാൻ അവിടേക്ക് നിന്റെ വചനത്തിൽ നിന്നും അവനോട് സത്യവും പറഞ്ഞുകൊണ്ട് ചെന്നു. ഇതാ നോക്കൂ, ഇതാകുന്നു അത് എന്ന് പറഞ്ഞുകൊടുത്തു. എന്താണ് ചെയ്യേണ്ടതെന്ന് നിന്റെ ന്യായപ്രമാണത്തിൽ നിന്നും കൃത്യമായും അവന് വായിച്ചു കേൾപ്പിച്ചു. അവനവയെ കേൾക്കുകയുണ്ടായില്ല. അവൻ പറഞ്ഞു, ഓ അത് മറ്റേതോ കാലത്തേക്കാകുന്നു, മറ്റു സമയത്തെ വേറെ പുത്രന് വേണ്ടിയാണ്, അതെനിക്ക് വേണ്ടി അർത്ഥമാക്കുന്നില്ല. അവിടെയാണ് നിങ്ങൾ ഇപ്പോൾ സ്നേഹിത, അത് സത്യമാകുന്നു. ഇപ്പോൾ സഭ അതിന്റെ യഥാസ്ഥാനത്താക്കലിനെ എവിടെയാണ് വിട്ടുപോകുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? നമുക്ക് എന്തുകൊണ്ടൊരു ഉണർവില്ല? നമുക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല? അവിടെയാണ് ഇത് കിടക്കുന്നത്. യോശുവ പറയും, ഗാദേ, ആ രൂപരേഖയ്ക്കനുസരിച്ച് നിന്റെ സ്ഥലം ഇതാ ഇവിടെയായി കിടക്കുന്നു. ഗാദ്, നീ അവിടെ കടന്നിട്ട് അവിടെ താമസിച്ചുകൊള്ളുക. ബെന്യാമീൻ, നീ നേരെ അവിടേക്ക് പോയിക്കൊള്ളുക. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഫിലിസ്തീനയുടെ അതിർത്തിയിൽ നിന്നും ദൂരത്തായി താമസിച്ചുകൊള്ളുക. യോശുവ തിരികെ വന്നപ്പോൾ ഇവിടെ ഇതാ അവരെല്ലാം ഫിലിസ്തീനുമായി കൂടിയിട്ട് ഒരു വലിയ ശിണ്ടികും നൃത്തം ചെയ്യലും എല്ലാമായിരുന്നു. സ്ത്രീകളെല്ലാം ചായം തേച്ചും നൃത്തം ചെയ്യുകയും അങ്ങനെ ഒരു വലിയ സമയമായിരുന്നു. യോശുവ അവന്റെ തലചൊറിഞ്ഞുകൊണ്ട് ചോദിക്കും, ഇതെന്താകുന്നു? ഇപ്പോഴും അത് തന്നെയാണ് ശരിക്കും സംഭവിക്കുന്നത്. എല്ലാവരുമില്ല, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, എല്ലാവരുമില്ല, എന്നാൽ വളരെ പേരെ ഉണ്ടുതാനും. ശരി, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതാണ് അവിടെ സംഭവിച്ചത്. ആ മനുഷ്യന്, ആ പരിശുദ്ധാത്മാവിന് പിതാവിനോട് ഈ കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ പിതാവിന്റെ മുമ്പിൽ ലജ്ജിതനാകപ്പെടുകയില്ലേ എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുകയില്ലേ? ഓ ദൈവമേ, ഞാൻ അവനോട് പറഞ്ഞു, എന്നാൽ അവൻ അത് കേൾക്കുന്നില്ല. ഞാൻ അവനോടത് പറയുകയും പുസ്തകത്തിൽ നിന്നും അത് വായിക്കുന്നതിന് അവനെ ഇടയാക്കുകയും ചെയ്തു. ഞാൻ എന്റെ ഒരു ശുശ്രൂഷകനെ അവിടെ കൊണ്ടുവന്നിട്ട് അവനെ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. എന്നാൽ എന്ത് സംഭവിച്ചുവെന്ന് നിനക്കറിയാമോ? അവൻ ചില കോലാട് സൂക്ഷിപ്പുകാരെ അവിടെ കൊണ്ടുവരാനിടയാക്കിയിട്ട് അത് വേറൊരു കാലഘട്ടത്തേക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയാനിടയാക്കി. അവൻ അവിടെ എത്തിയ സമയം തൊട്ട് കോലാടിന്റെ ഗന്ധവുമായിട്ട് തീരെ മോശമായി അവൻ ദുർഗന്ധം വമിച്ചിരുന്നു. അത് നിങ്ങൾക്കറിയാമോ? പുകയിലെ ചുരുട്ടും മറ്റുമായിട്ട് അവൻ അവിടെ എത്തിയപ്പോൾ തൊട്ട് അതിന്റെ ദുർഗന്ധം വമിച്ചിരുന്നു. എന്നാൽ ഞാൻ നിന്നോട് പറയട്ടെ, ആ കോലാട് സൂക്ഷിപ്പുകാരന്റെ മേൽ ഒത്തിരി മെഡലുകൾ കുത്തിയിരുന്നു. നിങ്ങൾ അവന്റെ പേരൊരു കടലാസിൽ എഴുതിയാൽ അവന്റെ ചരമവാർത്ത തന്നെ അവന്റെ തലപ്പേരുകളാൽ പകുതി കടലാസ് അതിനുവേണ്ടി എടുക്കപ്പെടുന്നതായിരിക്കും. അതേ ശ്രീമാൻ, ആ ദേശം മുഴുവൻ അവർ അവനെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഞാൻ നിന്നോട് പറയട്ടെ, അവൻ ആടുകളെ എങ്ങനെ തീറ്റണമെന്ന് തീർച്ചയായും അറിയില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം അതാകുന്നു, അവൻ എന്നെ കേൾക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാ പറയുന്നു. നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഞാൻ അവനോട് പറയാൻ ശ്രമിച്ചു, എന്നാൽ അവനത് ചെയ്യുകയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ ഭീരു അവനാകുന്നു. അതെ, സഭ അവനെ ഒരു മേൽനോട്ടക്കാരനായും ബിഷപ്പായും മാറ്റിയിട്ട് ജനങ്ങളെല്ലാം അവനെ കേൾക്കുന്നു. അതിനുശേഷം പിന്നെ എന്താണെന്ന് നിനക്കറിയാമോ? അവിടെ അവർക്ക് ടെലിവിഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ സംഗതിയുണ്ട്. അവർ അതിൽ ഒരു ചെറിയ കാര്യത്തെ പ്രകാരമൊന്ന് തിരിക്കുമ്പോൾ അതിൽ സ്ത്രീകൾ എല്ലാ തരത്തിലും പെട്ട ആർദ്ധനഗ്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരുന്നത് കാണാം. നിനക്കറിയാമോ, നിന്റെ പുത്രിമാരിൽ ഒത്തിരി പേർ, ഓ തീർച്ചയായും ഇല്ല, പറയും ഉണ്ട്, അവരുണ്ട്, അതെ അവർ അത് ചെയ്യുന്നു. അവരിൽ ചിലർ ഉണർവിനായി നിലവിളിക്കുന്നു, പിതാവെ, അവരിൽ ചിലർക്ക് വാസ്തവമായും അത് ആവശ്യമായിരിക്കുന്നു. അവരിൽ ചിലർ യഥാർത്ഥമായും നേരായി നടക്കുന്നവരാണ്. അവരിൽ ചിലർ അവർക്ക് കഴിയാവുന്നിടത്തോളം ആ വചനവുമായിട്ട് സത്യസന്ധമായി നിൽക്കുന്നവരാണ്. മറ്റുള്ളവർ അവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അവരും അവിടെ ആയിരിക്കുന്നു. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? ഇവരെ പരിഹസിക്കുകയും അവർ വെറും ഒരു കൂട്ടം ബഹളക്കാരാണെന്നും പറയുന്നു. കൊള്ളാം, അതെനിക്ക് തീരെ മോശമായിട്ട് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ചിത്രത്തെ ഒന്ന് മാറ്റാം. ഇപ്പോൾ ഈ പിതാവിന്റെ മകൻ ഒരു നല്ല കുട്ടിയായിരിക്കട്ടെ. അവന്റെ പിതാവ്, അവനോടൊപ്പം ഇവിടെ ഇതാ രക്ഷകർത്താവായ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് രക്ഷകർത്താവ് അവനോട്, ഞാൻ നടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. അതിന് ആ കുട്ടി, ഞാൻ നിന്നോട് കൂടെ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് കൂടെ വരുന്നു. ഓ മകനെ, ഈ മല ഭയങ്കര ഉയരത്തിലാകുന്നു. ഞാൻ നിന്നോടൊപ്പം വരുന്നു, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. ഞാൻ ക്ഷീണിക്കാൻ തുടങ്ങിയാൽ അവൻ എന്റെ കൈ പിടിച്ച് എന്നെ ഉയർത്തിപ്പിടിക്കും. എന്നാൽ അവിടെയുള്ള മലയിൽ സിംഹങ്ങളുണ്ട്. നീ എന്റെ ചുറ്റുമായി ഉള്ളിടത്തോളം അത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ഞാൻ നിന്നോടൊപ്പം തന്നെ നടക്കും. അവിടെ മുകളിൽ പ്രയാസങ്ങളുണ്ടാകും. അവിടെയുള്ള പാറ തിന്നുന്നതാണ്. നീ എന്റെ കൈ പിടിച്ചിരിക്കുന്നിടത്തോളം എനിക്കതൊരു കാര്യമല്ല. ഞാൻ നിന്നോടൊപ്പം തന്നെ നടക്കും. ഓ, നിനക്കറിയാമോ, നിന്റെ പിതാവ് ഇത് ചെയ്യുമായിരുന്നു. അത് നന്നായിരിക്കുന്നു. അതെ ശ്രീമാൻ, അവിടെയുള്ള മലയുടെ മുകളിൽ അവർ എത്തുകയും ചെയ്തു. ഓ, അവൻ ചോദിച്ചു, നിനക്കറിയാമോ പിതാവേ, നിന്റെ മകൻ നിന്നെ പോലെ തന്നെയായിട്ട് ഒരു കുട്ടിയിൽ നിന്നുള്ള പാളി പോലെയാണ്. അവൻ പരിപൂർണമായിട്ടും ശരിക്കും നിന്നെ പോലെ തന്നെയാകുന്നു. നീ പറയുന്ന എല്ലാ വചനത്തോടും അവൻ ഏമേൻ പറയും. കഴിഞ്ഞ ദിവസം ബൈബിൾ തുറന്നിട്ട് അവിടെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന ഭാഗം വായിക്കുന്നതിനിടയാക്കി. അവൻ എന്താണ് പറഞ്ഞത് നിനക്കറിയാമോ? അവൻ ഉച്ചത്തിൽ തന്റെ കൈകളെ മേലോട്ട് ആഞ്ഞുയർത്തിക്കൊണ്ട് ഹാലലൂയ ഏമേൻ എന്ന് പറഞ്ഞു. ഓ, കൂടാതെ നിന്റെ വചനത്തിൽ നീ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യുമെന്ന് എഴുതിയിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ? അതെ, ഞാൻ എന്റെ മകൻ അത് എഴുതിയത് ഓർക്കുന്നു. അതെ, ഞാൻ അത് എഴുതിയത് ഓർക്കുന്നു. ഓ, അവനത് കണ്ടപ്പോൾ മേലോട്ടും താഴോട്ടും തുള്ളുകയും ചാടുകയും ഹാലലൂയ കർത്താവെ എന്നിൽ നിന്ന് സകല ലൗകികതയും എടുത്തു കളഞ്ഞ് എന്നെ നിന്നെ പോലെ ആക്കണമെന്ന് പറയുകയും ചെയ്തു. അതെ ശ്രീമാൻ, അതുപോലെ ഈ കാര്യങ്ങളെല്ലാം അവൻ ചെയ്തിരിക്കുന്നു. ഓ, പിതാവ് പറഞ്ഞു, ഞാൻ ആ മകന് വേണ്ടി സന്തോഷമുള്ളവനാകുന്നു, അവനൊരു മിടുക്കനായ മകനാകുന്നു. ശരി, കുറച്ചു വർഷത്തേക്ക് അവന്റെ മേൽ കണ്ണുവെച്ചുകൊള്ളുക. അവൻ എങ്ങനെ വരുന്നുവെന്നും അവൻ എങ്ങനെ പുരോഗതി പ്രാപിക്കുന്നുവെന്നും നോക്കിക്കൊള്ളുക. കുറച്ചു സമയത്തിന് ശേഷം വർഷങ്ങൾ കടന്നുപോയി. അവൻ എങ്ങനെ പോകുന്നു? ഓ, അവൻ കൃപയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഓ, അവൻ കാടുകളിൽ വെടിവെക്കുന്നു. അതെ, വാസ്തവമായും എന്ന് ഞാൻ നിന്നോട് പറയട്ടെ, അവൻ ആടുകളെ എടുത്തുകൊണ്ട് പോകുകയും നീ ചെയ്യുന്നത് പോലെ തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും. അവൻ ഒരിക്കലും അവയ്ക്ക് സമുദ്രത്തിലെ പാഴ്ചെടികൾ കൊടുക്കുകയില്ല. അവൻ ഒരിക്കലും അവയ്ക്ക് കട്ടിയുള്ള പാഴ്ചെടികൾ കൊടുക്കുകയില്ല. അവർ വന്നിട്ട് ഞങ്ങൾ സഭയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അവൻ പറയും, മേണ്ടരുത്, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇല്ല ശ്രീമാൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് ഇതാകുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതെ ശ്രീമാൻ, അതാണ് അവൻ പറഞ്ഞത്. ഓ, വാസ്തവമായും അവനത് പറഞ്ഞോ? അതെ ശ്രീമാൻ, അവൻ തീർച്ചയായും പറയുന്നു. എങ്കിൽ ആ രീതിയിലാണ് ഞാനത് എഴുതിയിരുന്നത്, എങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് അവനത് പറയുന്നതും. അതെ ശ്രീമാൻ, അവരിൽ ചിലർ പറഞ്ഞു, നിങ്ങളോ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം യെരുശലേം നഗരത്തിൽ പാർപ്പീൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ ഏറ്റത്തോളവും എന്റെ സാക്ഷികളാകും. അവനത് വായിച്ചപ്പോൾ ഹാലലൂയ എന്ന് ഉച്ചത്തിൽ ആർക്കുകയും അതാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? അവൻ അവർക്കത് ലഭിക്കുന്നതുവരെ അവരെ കാത്തിരിക്കുവാനിടയാക്കി, അത്രമാത്രം. എന്നിട്ട് അവരോടൊപ്പം കാത്തിരുന്നു. അവർ വഴക്കിടാൻ തുടങ്ങുമ്പോൾ അവൻ പറയും, ഒരു നിമിഷം നിൽക്കൂ, ഒരു നിമിഷം നിൽക്കൂ, കോലാടുകൾ ഇപ്രകാരമാണ് പെരുമാറുന്നത്, എന്നാൽ ചെമ്മരിയാടുകൾ അങ്ങനെയല്ല എന്ന് പറയും. ചിലപ്പോൾ അവനവനോട് ചെറുതായി ഒന്ന് കോപിക്കും, എന്നാൽ അവൻ അവരുടെ പുറത്തൊന്ന് ചെറുതായി തട്ടിക്കൊണ്ട് ഒരു നിമിഷം നിൽക്കൂ, എല്ലാം ശരിയായിക്കൊള്ളും എന്ന് പറയും. ആടുകളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് വാസ്തവമായും അവനറിയാം. അതെ ശ്രീമാൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിനക്കറിയാമോ എന്താണ് സംഭവിച്ചതെന്ന്? ആർച്ച് ബിഷപ്പായ ഇന്നയാൾ അവനോട്, നിനക്ക് ഈ നഗരത്തിൽ വന്ന് ഒരു യോഗം നടത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിനക്കറിയാമോ, ഞാൻ അവനെ ഒന്ന് നയിക്കുകയും നീ എങ്ങനെയാലും പോവുക എന്ന് പറയുകയും ചെയ്തു. ഈ ടേപ്പുകളെല്ലാമായിട്ട് അവരെ നീ പുറത്തു പോകുവാനിടയാക്കരുത്. എന്നാൽ അവർ എങ്ങനെയൊക്കെയാലും പോയി. അവർ ഈ പട്ടണങ്ങളിലേക്ക് ചെന്ന് പറയുകയും, നിനക്കറിയാമോ, സാത്താൻ അവിടെ എത്തിയിട്ട് എനിക്കവനെ പട്ടണത്തിൽ നിന്നും പുറത്താക്കാൻ കഴിയുമെന്ന് ഞാൻ നിന്നോട് പന്തയം വെക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്കത് കഴിയില്ല. ഞാൻ അവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകും, അവൻ പോകുമെന്ന് ഞാൻ നിന്നോട് പന്തയം വെക്കുന്നു. ഇല്ല, 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 ഞാൻ അവനോട് പറയും. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്റെ സകല പ്രതിനിധികളോടും ഒത്തൊരുമിച്ച് കൂടാൻ പറയും. ആ പഴയ മതഭ്രാന്തികളിൽ യാതൊന്നും ഞങ്ങൾക്കിവിടെ ആവശ്യമില്ല. അതുപോലെ ആ പഴയ ദിവ്യ രോഗശാന്തിയും ആ പഴയ പരിശുദ്ധാത്മാവിന്റെ കാര്യവും ഞങ്ങൾക്കിവിടെ വേണ്ട. അത് അപ്പസ്തോലന്മാരോടൊപ്പം വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് യാതൊരു ഉപകാരവും അവിടെ ഇല്ലായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. അവർക്കിങ്ങനെ ആ കട്ടിയുള്ള പാഴ്ചെടികൾ അതുപോലെയുള്ള കാര്യങ്ങളും മറ്റും കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നിനക്കറിയാമോ, അവൻ നേരെ അവിടേക്ക് തന്നെ പോയി. അവൻ നേരെ അവിടേക്ക് ചെന്നിട്ട് ആൽഫ ആൽഫ അവിടെ കരഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നിനക്കറിയാമോ, ആ ആടുകൾ അത് തിന്നാൻ തുടങ്ങിയും അവ കൊഴുക്കാൻ തുടങ്ങിയും ചെയ്തു. അതേ ശ്രീമാൻ, അങ്ങനെ അവർ രോഗശാന്തിയും യോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെയധികം ചെറുപ്പക്കാർ അവിടേക്ക് കടന്നു വരാൻ തുടങ്ങുകയും ചെയ്തു. കാരണം അവർ വലിയ ഒരു കൂട്ടം വൈക്കോൽ മാതിരി ആൽഫ ആൽഫ കണ്ടു. അവർ അതുമായിട്ട് എന്ത് ചെയ്തുവെന്ന് നിനക്കറിയാമോ? അതത്രമാത്രം നല്ലതായിട്ട് അവർ അതുമായിട്ട് ആൾക്കാരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് ഇതെടുക്കുക, ഇതെടുക്കുക എന്ന് പറഞ്ഞു. ചെറുപ്പക്കാർ തയ്യാറാകുകയും, അതേ ശ്രീമാൻ, ഇവിടുത്തെ പോലെ അതവിടെയായിരിക്കുന്നു. ഇപ്പോൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാ പ്രാപിക്കുന്നത് കാണുക. അതാഗ്രഹിക്കുന്ന ഏവനും കടന്നു വരട്ടെ. അവൻ ഇവിടേക്ക് കടന്നു വന്നിട്ട് ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നോക്കുക. അങ്ങനെ അവർക്കൊരു മഹത്തായ സമയം അവിടെയായിരുന്നു. ഓ, അതെന്റെ മകനാകുന്നു, അതെന്റെ പുത്രനാകുന്നു. അവൻ പൂർണ്ണ വളർച്ച പ്രാപിച്ചിരിക്കുന്നുവെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായും ഉണ്ട് എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു. ഞാൻ അവന് പരീക്ഷകളെ കൊടുത്തു. ഞാൻ അവനെ ഈ രീതിയിലും ആ രീതിയിലും പരീക്ഷിച്ചു. ഞാൻ അവനെ താഴെയിട്ടു, രോഗിയാക്കി, അവനെ രോഗത്തിനടിയിലാക്കി. ഞാൻ അവനെ നിലത്തിട്ട് ചവിട്ടുകയും പിശാചിനെ കൊണ്ട് അവന്റെ മേൽ ചെയ്യിക്കാവുന്നതെല്ലാം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ അവൻ നേരെ തിരികെ വീണ്ടും വന്നു. അവൻ അതുപോലെ തന്നെ നേരെ തിരികെ വന്നു. ഞാൻ അവനെ രോഗിയാക്കി, ഞാൻ ഇത് ചെയ്തു, ഞാൻ അവനെ ആശുപത്രിയിലാക്കി, ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന് ഇത് ചെയ്യുകയും അത് ചെയ്യുകയും ചെയ്തു. ഞാൻ അവന്റെ ഭാര്യയെ അവനെതിരാക്കി, അവന്റെ അയൽക്കാരെ അവനെതിരാക്കി, ഞാൻ എല്ലാം അവന് വിരോധമാക്കി. എന്നാൽ അതൊരു അംശം പോലും വ്യത്യാസമുണ്ടാക്കിയില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവന്റെ കുടുംബത്തെ കൊന്നുകളഞ്ഞു. ഞാൻ ഇതെടുക്കുകയും ഞാൻ ഇത് ചെയ്യുകയും ഞാൻ ഇതെല്ലാം ചെയ്യുകയും ഇതും അതും മറ്റെല്ലാം ചെയ്യുകയും ചെയ്തു. അപ്പോഴും അവൻ നേരെ നിന്നുകൊണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ സേവിക്കും, അവൻ എന്റേതാകുന്നു എന്ന് പറഞ്ഞു. ഓ, എങ്കിൽ നാം അവനെ ഒരു വിശേഷ സ്ഥലത്തേക്ക് വിളിച്ചിട്ട് പുത്രത്വം നൽകേണ്ടത് ആവശ്യമായിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ പഴയ നിയമത്തിൽ ഈ പിതാവ് തന്റെ പുത്രൻ വളർച്ചയെത്തിയെന്നും പുത്രത്വത്തിനായി കാലോചിതമായിരിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നു. പുത്രത്വത്തിനായിട്ടാകുന്നു. അവർ ഒരു ശിശുവായി ജനിച്ചു, എന്നാൽ അപ്പോഴേക്ക് അവർ ഒരു പുത്രനായി കഴിഞ്ഞിരുന്നു. എന്നാൽ അവർ പൂർണ്ണ വളർച്ചയെത്തിയിട്ട് അവർ എന്താണെന്ന് തെളിയിച്ച് കാണിക്കുന്നതുവരെ ഒരു സാധാരണപ്പെട്ട പുത്രനോ ഒരു ശിശുവായിരിക്കുന്നതിൽ നിന്നും ഒട്ടും കൂടുതലായിരിക്കില്ല. അതിനുശേഷം അവനവരെ വിളിക്കുന്നു. ഇപ്പോൾ സഭയെ നാം ഇവിടെയാകുന്നു. നിങ്ങൾ തയ്യാറാണോ? ഇത് സ്വല്പം താമസിച്ചിരിക്കുന്നു. എല്ലാവരും അവരുടെ വിരൽ കടിക്കുകയും നിങ്ങളുടെ പ്രാണനെ നുള്ളുകയും ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ ഹൃദയത്തെ പറിച്ചെടുക്കുകയും ചെയ്യുക. ഇപ്പോൾ നാം സഭയെ യഥാസ്ഥാനത്താക്കാൻ പോവുകയാണ്. ഇപ്പോൾ സഭയെ അതിന്റെ യഥാസ്ഥാനത്താകുമ്പോൾ അവൻ പറയും, മനശ്ശേ, നിനക്കിവിടെ ഇത് അവകാശപ്പെട്ടിരിക്കുന്നു. എഫ്രയീം, നീ ഇവിടെയാകുന്നു. അതിനുശേഷം ഈ പിതാവ് അവനെ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് അവനെ ഒരു ഉയർന്ന സ്ഥാനത്ത് ഇരുത്തുകയും അവർ എല്ലാവരും കൂടി ചുറ്റുമായി കൂടിയിട്ട് ഒരു ചടങ്ങ് നടത്തുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ പറയും, ഇവൻ എന്റെ മകനാകുന്നു, ഞാൻ എന്റെ മകന് പുത്രത്വം നൽകുന്നുവെന്ന് നിങ്ങൾ എല്ലാവരും അറിയുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും തൊട്ട് നിങ്ങൾ എല്ലാവരും അവന്റെ പേരറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ വസ്ത്രം ധരിപ്പിക്കുകയും ഒരു വിശേഷ രീതിയിലുള്ള വസ്ത്രം അവനെ ധരിപ്പിക്കുന്നു. ഏതൊരു ചെക്കലും എന്റെ പേരായിരിക്കുന്നത് പോലെ തന്നെ അവന്റെ പേരും ആകുന്നുവെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവൻ എന്റെ മകനാകുന്നു, അവൻ ജനിച്ചപ്പോൾ മുതൽ അവൻ എന്റെ പുത്രനായിരുന്നുവെങ്കിലും ഇപ്പോൾ എന്റെ കുടുംബത്തിലേക്ക് ഞാൻ അവന് പുത്രത്വം നൽകുന്നു. അവൻ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചപ്പോൾ തൊട്ട് അവൻ എന്റെ പുത്രനായിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അവനെ അധികാരത്തിലാക്കി യഥാസ്ഥാനത്തേക്ക് നിയമിക്കുന്നു. അവൻ കത്തിക്കുന്നത് കത്തുകയും അവൻ എടുക്കുന്നത് എടുക്കപ്പെടുകയും ചെയ്യും. സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മരത്തോട് അല്ലെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അവിടെയാണ് നിങ്ങൾ മനസ്സിലായില്ലേ? അവൻ എന്റെ മകനാകുന്നു. പുത്രത്വം എന്ന് പറയുന്നത് പുത്രനായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണെന്ന് എത്ര പേർക്കറിയാം. പുത്രനെ യഥാസ്ഥാനത്താക്കുന്നത് എല്ലാവരും അത് ബൈബിളിൽ വായിച്ചിട്ടുണ്ടല്ലോ. ദൈവം യേശുവിനെ മലമുകളിലെ രൂപാന്തരണത്തിനായി എടുത്തുകൊണ്ടുപോയപ്പോൾ അതേ കാര്യം തന്നെയാണ് ദൈവം തന്റെ പുത്രനോട് ചെയ്തത്. അവൻ ഭൂമിയിൽ നിന്ന് മൂന്ന് സാക്ഷികളായ പത്രസിനെയും യാക്കോബിനെയും യോഹന്നാനെയും എടുത്തുകൊണ്ടുപോയി. അവിടെ മലമുകളിൽ യേശുവും മോശയും ഏലിയാവും ദൈവവും ഉണ്ടായിരുന്നു. അവിടെ അവർ മലമുകളിൽ നിന്നു. ആദ്യത്തെ കാര്യം അവർ നോക്കിയപ്പോൾ യേശു അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നതാണ് കണ്ടത്. അത് ശരിയല്ലേ? അത് തിരുവെഴുത്ത് പ്രകാരമാണെന്ന് എത്ര പേർക്കറിയാം. അവൻ എന്താണ് ചെയ്തത്? അത് അവനെ അദ്രവത്വത്തിന്റെ അങ്കി ധരിപ്പിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അത് ശരിയല്ലേ? മേഘം അവരുടെ മേൽ നിഴലിട്ടു. പത്രസും യോഹന്നാനും കവിണ്ണു വീണു. അവർ നോക്കിയപ്പോൾ മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. മോശ മരിച്ചിട്ട് ഒരു വ്യക്തമല്ലാത്ത ശവക്കുഴിയിൽ അടക്കിയിട്ട് 800 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഇതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ഏലിയാവ് ഒരു രഥത്തിൽ ആകാശത്തിലേക്ക് ഓടിച്ചു പോയിരുന്നു. എന്നാൽ അവർ ഇപ്പോഴും അവിടെയായിരുന്നു. അവർ അവനോട് സംഭാഷിച്ചുകൊണ്ടിരുന്നു. അവൻ യേശുവിനെ അവരെ കാണിക്കുന്നതിനും ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് എന്ന് കാണിക്കുന്നതിനുമായി എടുത്തുകൊണ്ടുപോയി. ഈ കാര്യങ്ങളെല്ലാം അവനെ കാണിച്ചു. അവൻ അവരോട് സംസാരിക്കുകയും അവനുമായി സംഭാഷണം നടത്തുകയും ചെയ്തു. പത്രോസ് ഉടനെ തന്നെ വീണ്ടും തിരികെ നോക്കിയപ്പോൾ രൂപാന്തരണം യേശുവിന്റെ മേൽ നിന്ന് മാറിയിട്ട് യേശുവിനെ മാത്രം കണ്ടു. അപ്പോൾ ആകാശത്തിൽ നിന്ന് ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശബ്ദവുമുണ്ടായി. അവന്റെ പേര് ഇപ്പോൾ എന്റെ പേരെടുക്കുന്നത് പോലെ തുല്യമാകുന്നു. ഇവന് ചെവി കൊടുപ്പീൻ, അതാകുന്നു ഇത് പുത്രത്വം നൽകപ്പെട്ടു അല്ലെങ്കിൽ പുത്രന്മാരായി സ്ഥാനം നിർണയം ചെയ്യുന്നു. അവിടെയാണ് ദൈവം പെന്തിക്കോസ്തുകാരുടെ സഭയെ എഫേസ്യരുടെ പുസ്തകത്തിലേക്ക് എടുത്തുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? നാം വളരെ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് എളുപ്പം സമാപിക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഉറക്കം പിടിച്ചിരിക്കുന്നു. ഞാൻ 13-ാമത്തെ വാക്യം വരെ എടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിന്റെ അവസാന ഭാഗമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ എനിക്കത് കഴിയുകയില്ല. നാം അത് ഞായറാഴ്ച എടുക്കുന്നതാണ്. ശ്രദ്ധിക്കുക. എന്താണ് നമ്മെ അതിൽ കൊണ്ടുവരുന്നതെന്നും നാം എപ്രകാരം ഇതിനാൽ സൂക്ഷിക്കപ്പെടുന്നുവെന്നതുമാകുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥാപിക്കൽ അത് നിങ്ങൾക്ക് എങ്ങനെയാകുന്നു? നിങ്ങൾ ആദ്യമായിട്ട് ദൈവരാജ്യത്തേക്ക് പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നു. എത്ര പേർക്കതറിയാം? ശരി, അടുത്തതായി നിങ്ങൾ എന്തിനായിട്ടാണ് മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നത്? അത് പുത്രത്വത്തിനാകുന്നു. എന്താകുന്നു അത്? നിങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതിനായി മുൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഓ, സഹോദരി സ്കോട്ട് ഇവിടെ സന്നിഹിതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വീട്ടിലായിരുന്നപ്പോൾ നിങ്ങളല്ലേ അവിടെ ഉണ്ടായിരുന്നത്? ലോകത്തെവിടെയോ ഈ ദേശത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ എവിടെയോ ഒരു ഉപദേശം പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ധാരാളമായി കേട്ടിരുന്നു. അതായത്, യേശു ഈ ഭൂമിയിലായിട്ട് ഒരു ശരീരത്തിൽ നടക്കുന്നുവെന്നും അവൻ അതിൽ വന്നിട്ട് ഇത് ചെയ്യുന്നുവെന്നും മറ്റുമാകുന്നു. അതൊരു കള്ളമാണ്. അവന്റെ പരിശുദ്ധാത്മാവ് ഇവിടെയായിരിക്കുന്നു. അവൻ തന്റെ സഭയെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും തന്റെ സഭയെ ക്രമത്തിലാക്കി വാഗ്ദത്ത ദേശത്തായി സ്ഥാപിക്കുകയും അതിനാൽ എല്ലാ ശത്രുക്കളെയും ഓടിച്ചു പുറത്താക്കാൻ കഴിയുകയും ചെയ്യും. മനസ്സിക്ക് മറ്റൊരാളുടെ ദേഷ്യമെടുക്കാൻ കഴിയില്ല. എനിക്ക് രോഗശാന്തിയുടെ ശുശ്രൂഷയ്ക്ക് കഴിയുന്നില്ല. ഞാൻ ചെന്നിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ പ്രസംഗിക്കുമ്പോൾ ട്രിനിറ്റേറിയൻകാരനായ സഹോദരൻ പറയും, ഓ, ഇവൻ ആ പഴയ യേശു മാത്രക്കാരനാകുന്നു. എനിക്ക് ദിവ്യരോഗശാന്തിക്ക് വേണ്ടി പോകാൻ കഴിയുന്നില്ല. കാരണം അവരിൽ പകുതി പേരും ദിവ്യരോഗശാന്തി കൊള്ളാം എന്ന് പറയുന്നവരും അവരിൽ അധികം പേരും കർത്താവിനാലുള്ള അത്ഭുതങ്ങളെ കണ്ട് ആനന്ദിച്ചിട്ട് പറയും, ഞാൻ സഹോദരൻ ബ്രഹാമിനെ ഒരു പ്രവാചകനായി വിശ്വസിക്കുന്നു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ആത്മാവ് അവന്റെ മേലായിരിക്കുന്നിടത്തോളം അവൻ വിവേചനം നടത്തുകയും അവൻ കർത്താവിന്റെ ദാസനുമാകുന്നു. എന്നാൽ അവന്റെ ഉപദേശങ്ങൾ അഴുകിയതാണ്. ഇത് യാതൊരു ഗുണവുമില്ലാത്തതാണ്. ഇങ്ങനെയൊരു പടുവിഡിത്തത്തെ കുറിച്ച് ആര് കേട്ടിട്ടുണ്ട്? ഇതൊന്നുകിൽ ദൈവമായിരിക്കും അല്ലെങ്കിൽ ഇത് ദൈവമല്ല. അത് ശരിയാണ്. ഇതൊന്നുകിൽ മുഴുവനും ദൈവമാകുന്നു അല്ലെങ്കിൽ ഒട്ടും ദൈവമല്ല. ഇത് അപ്രകാരമാകുന്നു. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അതിന് കഴിയും? മനുഷ്യ തന്റെ സ്ഥാനത്തെ സൂക്ഷിക്കുന്നില്ല, എഫ്രയീം തന്റെ സ്ഥാനത്തെ സൂക്ഷിക്കുന്നില്ല, ഗാദ് തന്റെ സ്ഥാനത്തെ സൂക്ഷിക്കുന്നില്ല, ബെന്യാമീൻ തന്റെ സ്ഥാനത്തെ നോക്കുന്നില്ല. അവരെല്ലാം ഫെലിസ്തീനോടൊപ്പം ഓടി നടക്കുകയും എല്ലാം തമ്മിൽ കൂട്ടിക്കലർത്തപ്പെട്ടിരിക്കുകയുമാകുന്നു. നമുക്ക് എങ്ങനെ സ്ഥാപിക്കപ്പെടാൻ കഴിയും? എന്നാൽ നാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ ജനിച്ചിരിക്കുന്നു. അത് ശരിയല്ലേ? നാം എന്തിനാണ് ജനിച്ചിരിക്കുന്നത്? അത് മുൻനിയമിക്കലിനാണ്. നാം ജനിച്ചതിനു ശേഷം നാം പുത്രത്വത്തിനായി മുൻനിയമിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ ശരീരത്തിൽ സ്ഥാപിക്കപ്പെടുന്നതിനുമാകുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ക്രിസ്തുവിന്റെ ദേഹം എന്താകുന്നു? ചിലർ അപ്പോസ്തോലന്മാരും, ചിലർ പ്രവാചകന്മാരും, ചിലർ ഉപദേഷ്ടാക്കളും, ചിലർ സുവിശേഷകരും, ചിലർ ഇടയന്മാരുമാകുന്നു. അത് ശരിയല്ലേ? നാം അതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു ചിലർക്ക് അന്യഭാഷാ വരവും ഭാഷയുടെ വ്യാഖ്യാനവും ബുദ്ധിയും പരിജ്ഞാനവും അത്ഭുതങ്ങളും അത്ഭുത പ്രവൃത്തികളും അങ്ങനെ വ്യത്യസ്തമായ കൃപാവരങ്ങളെല്ലാം ആകുന്നു. എന്നാൽ അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവരതെന്താണെന്ന് ചെറുതായിട്ടൊന്ന് അഭ്യസിച്ചു നോക്കി. ഇതെന്താണെന്ന് എനിക്കറിയാതെ അഴിച്ചുവിട്ടോടുന്നത് പോലെയാണ്. ഒരുവൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയും മറ്റൊരുവൻ അതിന് മുമ്പായി സംസാരിക്കുകയും ചെയ്യുന്നു. അതേ കാര്യം തന്നെ പ്രാസംഗികൻ പ്രസംഗിക്കുകയും വേദിയിലേക്കുള്ള വിളി നടത്തുകയും ചെയ്യുമ്പോൾ ആരെങ്കിലും എഴുന്നേറ്റിട്ട് അന്യഭാഷ പറയുകയും ഹാലലൂയ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. പ്രാസംഗികൻ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് തന്റെ സന്ദേശവുമായിട്ട് തുടരുകയാണെങ്കിൽ ജനങ്ങൾ പറയും, അവനൊരു പിമ്പോക്കനാകുന്നു. നോക്കൂ, അതെന്തുകൊണ്ടാണെന്നാൽ അവർ ശരിയായി പഠിപ്പിക്കാത്തതിനാലാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ ദൈവത്തിന്റെ അഭിഷേകമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതൊരു കാര്യമല്ല. ദൈവം ആദ്യം ഇത് സമാപ്തമാക്കുന്നതുവരെ നിങ്ങൾ മിണ്ടാതെ ഇരുന്നു കൊള്ളുക. അതിനുശേഷം നിങ്ങൾ അന്യഭാഷ സംസാരിക്കുകയാണെങ്കിൽ അതേതെങ്കിലും തിരുവെഴുത്ത് വെറുതെ ആവർത്തിക്കപ്പെടുന്നതായിരിക്കില്ല. കാരണം ജൽപ്പനം ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അത് ആർക്കെങ്കിലും വേണ്ടി നേരിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും. പരിശുദ്ധാത്മാവ് എപ്പോഴെങ്കിലും വിവേചന സമയത്ത് ആരോടെങ്കിലും തിരുവെഴുത്ത് ആവർത്തിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു വട്ടം എന്നോട് ചോദിക്കുകയോ ഒരു വട്ടം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുക. അത് അവരോട് അവരുടെ തെറ്റായ എന്തോ കാര്യത്തെ പറയുകയും അവർ ചെയ്ത എന്തോ കാര്യത്തെക്കുറിച്ച് പറയുകയും അവരെന്തെങ്കിലും ചെയ്തിരിക്കണം അല്ലെങ്കിൽ എന്തോ സംഭവിക്കാനുണ്ട് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയല്ലേ? അതുകൊണ്ട് അന്യഭാഷയും വ്യാഖ്യാനവും അതുപോലെ തന്നെയാകുന്നു. സഭയിൽ ആരെങ്കിലും ഒരാൾ അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ മറ്റൊരാൾ അത് വ്യാഖ്യാനം ചെയ്യുന്നു. അത് ഇപ്രകാരമായിട്ട് പറയാം. സഹോദരൻ നെവിൽ എഴുന്നേറ്റിട്ട് അന്യഭാഷ പറയട്ടെ. ഇവിടെയുള്ള ഈ സഹോദരൻ അതിന് വ്യാഖ്യാനം കൊടുക്കട്ടെ. അതിപ്രകാരം നമുക്ക് പറയാം, ഇവിടെയുള്ള ഈ മനുഷ്യനോട് പറയുക, ഇന്നലെ നീ പുറത്തുപോയി ചെയ്ത ചില കാര്യങ്ങൾ നീ ചെയ്തുകൂടാത്തതാകുന്നു. ഡോക്ടർ ഇന്ന് അവനോട് നിനക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നീ പോയി ആ കാര്യം ശരിയാക്കിയിട്ട് തിരികെ ഇവിടെ വന്ന് ദൈവവുമായി നേരായി കൊള്ളുക. അപ്പോൾ ആ മനുഷ്യൻ പറയും, വാസ്തവമായും അത് സത്യമാകുന്നു. അപ്പോൾ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. എന്നാൽ നാം ഈ രീതിയിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതേത് രീതിയിലുമായിട്ട് യാതൊരു യഥാസ്ഥാനത്താക്കലുമില്ല. എഫ് എസ് സിർ അവിടെ ശ്രമിക്കുന്നത് നോക്കൂ. എപ്രകാരം അത് വിട്ടുപോകുന്നത് നോക്കുക. എപ്രകാരം അവർ അത് വിട്ടുപോകുന്നുവെന്ന് നോക്കുക. നാം പുത്രന്മാരായി ദത്തെടുക്കുന്നതിന് മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നവർ അവരുടെ കൈകളെ ഉയർത്തുക. പുത്രത്വം, നാം ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചുവെന്നുള്ളത് തീർച്ചയാണ്. പരിശുദ്ധാത്മാവ് സ്വീകരിക്കുകയും അബ്ബ പിതാവേ ഹാലലുയ്യ ദൈവത്തിന് സ്തോത്രം എന്ന് കരയുകയും ചെയ്യും. അത് ശരിയാണ്, നാം മക്കളാണ്. എന്നാൽ നമുക്ക് ഒരിടത്തും ചെന്നെത്താൻ കഴിയില്ല. നമുക്ക് ഫെലിസ്തീനെ തോൽപ്പിക്കാൻ കഴിയില്ല. ബില്ലി ഗ്രഹം അവിടെ നിൽക്കുകയും ആ മുഹമ്മദീയനായ മനുഷ്യൻ ഇത് തെളിയിക്കുക എന്ന് പറയുന്നത് നോക്കുക. ജാക്കോ അവിടെ നിൽക്കുന്നത് നോക്കൂ. അവിടെ ആ നിരീശ്വരവാദിയും ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരും അവിടെ നിന്നുകൊണ്ട് കൈപിടിച്ച് കുലുക്കുന്നത് നോക്കുക. ഒരു ക്രിസ്ത്യാനിയായിരിക്കേണ്ട അവൻ പിശാചിനെ പോലെയുള്ള സ്വതന്ത്ര ചിന്താഗതിക്കാരനും ദൈവമെന്ന ഒരു കാര്യം തന്നെ ഇല്ലെന്നും അങ്ങനെ എന്തെങ്കിലും തുടക്കമായിട്ടുമില്ലെന്ന് ദൈവത്തെ ശപിച്ച് പറയുക പോലും ചെയ്ത ജോയ് ലൂയിസ് ആയിട്ട് കൈപിടിച്ച് കുലുക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളും ദൈവസഭക്കാരെന്ന് അവരെ തന്നെ വിളിക്കുന്ന ഈ സഭക്കാർ അവനുമായി കൈപിടിച്ച് കുലുക്കുകയും സഹോദരൻ ജായ്ക്കോയ്ക്ക് എതിരായിട്ട് നിലപാടെടുക്കുകയും ചെയ്തു. നാം എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യുന്നത്? എന്റെ കൊസ്തകാരും അവരിൽ പലരും അവനെതിരായിട്ട് നിന്നു. നമ്മുടെ ദേശത്തുള്ള സകല പ്രാസംഗികരും അവനോടൊപ്പം കൈയോട് കൈ ചേർന്ന് നിന്നുകൊണ്ട് ദൈവമേ നിന്റെ ശക്തി അയക്കണമേ എന്ന് പറയേണ്ടിയിരുന്നു. നോക്കൂ, അവിടെയാണ് നാം സ്ഥാപിക്കപ്പെടാൻ കഴിയാതെ ആയിരിക്കുന്നത്. എഫ്രയീം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരിൽ ഒരാൾ അവിടെ എത്തിയിട്ട് അവിടെ നാം മനസ്സി അവിടെ എത്തിയിട്ട് ഓ ദൈവമേ യഹോവ എനിക്ക് ഒരു നല്ല ഗോതമ്പിന്റെ നിലം തന്നിരിക്കുന്നു എന്ന് പറയുന്നതായി കാണുന്നു. അതിനുശേഷം ഗാദ് അവിടേക്ക് വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ, ഞാൻ ഓട്സ് ആണ് വയലിൽ വളർത്തേണ്ടത്, എന്നാൽ ഞാനും ഗോതമ്പ് വിളയിക്കാൻ പോവുകയാണ്. ഹാലലുയ്യ, നിനക്ക് ഗോതമ്പുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ഓട്സ് എടുക്കുക. ഓട്സ് ആണ് വയലിൽ വിളയ്ക്കുന്നതിനായി നിനക്ക് ഭാഗിച്ചു കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കന്നുകാലികളെ മേയ്ക്കേണ്ടിയിരിക്കുന്നിടത്ത് ആടുകളെ മേയിച്ചുകൂടാ. ദൈവം തന്റെ സഭയെ സ്ഥാനപ്പെടുത്തുന്നതിന് ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവരും ഒരേ കാര്യം തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹാലലുയ്യ, അതിനെക്കുറിച്ച് ഒരു കാര്യം പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇല്ല ഇല്ല, അവർക്കിപ്പോഴും ആ കോലാടിന്റെ സ്വഭാവമായ ബഡ് 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 എന്ന സ്വഭാവമുണ്ട്. നിങ്ങൾക്കവരോട് പറയാൻ കഴിയില്ല അത് ശരിയാണ്. ഇപ്പോൾ ഇത് സത്യമല്ലേ? നിങ്ങൾക്ക് സഭയെ സ്ഥാനപ്പെടുത്താനും കഴിയില്ല. മനസ്സിലായില്ലേ? ദൈവമക്കളെ ദത്തെടുക്കുന്നതിന് വേണ്ടിയാണ് സഭ മുൻ നിയമിക്കപ്പെട്ടിരിക്കേണ്ടത്. അവിടെ ദൈവത്തിനൊരു മനുഷ്യനെ തന്റെ കുടുംബത്തിലേക്ക് ദത്തെടുത്ത് എന്തെങ്കിലും അവന് കൊടുക്കാൻ കഴിയും. അതാദ്യം അത് ശരിയാണോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആത്മാവിനെ ശോധന ചെയ്യുവീൻ എന്ന് ബൈബിൾ പറയുന്നു. ഈ വ്യക്തി ഒരു വിശേഷ കാര്യത്തെ അവകാശപ്പെടുന്നു, അത് ശോധന ചെയ്ത് ശരിയാണോ എന്ന് നോക്കുക. അത് ശരിയാണെങ്കിൽ അതോടൊപ്പം പോകുക. അതിനുശേഷം പറയുക, കർത്താവെ ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലും തരിക. മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളുക. എല്ലാവരും അവരുടെ സ്ഥാനത്തെ എടുക്കുന്നത് വരെ മുമ്പോട്ട് പോയിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സഭ അതിന്റെ സ്ഥാനത്തെ എടുക്കുന്നത് കാണാൻ തുടങ്ങും. അപ്പോഴാണ് ഫെലിസ്തീർ പിന്നോട്ട് തിരിയാൻ തുടങ്ങുന്നത്. ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ എടുത്തു മാറ്റപ്പെടും. തലമുടി താഴേക്ക് വളരാൻ തുടങ്ങും. മുഖം കഴുകപ്പെടും. പുകയിലെ ചുരുട്ട് കാണാതെയാകും. അത് ശരിയാണ്. സഭ അതിന്റെ ശക്തിയിൽ കിടക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു അനന്യാസും സഫീറായും അവരിൽ കുറച്ചുപേരും അവിടെ ഉണ്ടാകും. അതെ ശ്രീമാൻ, ആ വിശുദ്ധ സഭ അവന്റെ ശക്തിയിൽ നിൽക്കുമ്പോൾ ദൈവപുത്രന്മാരായി യഥാസ്ഥാനത്ത് സ്ഥാപിക്കപ്പെടുകയും ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെടുകയും ചെയ്ത് കാണുമ്പോൾ ആ ശക്തമായ സഭ അതിന്റെ മഹത്വത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണും. ഓ, അതിനുവേണ്ടിയാണ് അവൻ വരുന്നത്. സഹോദരന്മാരെ, നാം അതിൽ നിന്നും എത്ര ദൂരെയാകുന്നുവെന്ന് നോക്കുക. നിങ്ങൾക്ക് തിരുവെഴുത്തുമായി ഒത്തൊരുമിച്ച് കൂടാൻ പോലും കഴിയുന്നില്ല. ഏതൊരു മനുഷ്യനും ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനം കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ഒന്നുകിൽ അന്ധനോ അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും തകരാറുള്ളവനോ ആകുന്നു. അവിടെയാണ് ഈ വലിയ പോരാട്ടമായിരിക്കുന്നത്. പുതിയ സഭയിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ മറ്റേതെങ്കിലും നാമത്തിൽ സ്നാനപ്പെട്ടിട്ടുള്ളതിന്റെ ഏതെങ്കിലും ഒരു തിരുവെഴുത്തിനെ കാണിക്കാൻ ഞാൻ ഏതൊരു വ്യക്തിയോടും ആവശ്യപ്പെടുന്നു. മറ്റേതെങ്കിലും രീതിയിൽ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിനായി വീണ്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടേണ്ടതായി വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ വന്ന് കാണിക്കുക. അങ്ങനെ യാതൊരു കാര്യവും അവിടെയില്ല. അങ്ങനെ ഒരു ഉത്തരവ് തന്നെ കൊടുത്തിട്ടില്ല. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പന്തക്കോണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് യേശു അവിടെ പറഞ്ഞു. പിതാവോ പുത്രനോ പരിശുദ്ധാത്മാവോ അവയിൽ ഏതെങ്കിലും ഒന്നോ അവയെല്ലാം തന്നെയോ ഒരു പേരല്ല. അതിന്റെ 10 ദിവസത്തിന് ശേഷം പത്രോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ. ബൈബിളിൽ എല്ലായിടത്തും അങ്ങനെയാകുന്നു. എന്നാൽ ഇവിടെ ഇതാ മറ്റു ചിലർ മറ്റൊരു രീതിയിൽ യോഹന്നാന്റെ മാനസാന്തരത്തിന്റെ സ്നാനമെടുത്തവരായിട്ട് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീണ്ടും സ്നാനപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും അത് ചെയ്തിരിക്കണം എന്ന് പൗലോസ് പറഞ്ഞു. ഓ, എന്നാൽ ഞങ്ങൾ ഒരു മഹാനായ വിശുദ്ധ മനുഷ്യനായ യോഹന്നാനാൽ സ്നാനപ്പെട്ടിരിക്കുന്നു. അവനാണ് യേശുവിനെ സ്നാനപ്പെടുത്തിയത്. അത് ശരിയാണ്, ഇത് സുവിശേഷമാകുന്നു. ഇത് ദൈവത്തിന്റെ ആത്മാവ് അതെനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാകുന്നു. ഞാൻ കർത്താവിന്റെ അപ്പോസ്തലനാകുന്നു. സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ വന്ന് മറ്റെന്തെങ്കിലും പ്രസംഗിച്ചാലും ഞാനത് വായിക്കട്ടെ. പൗലോസ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ സുവിശേഷം അറിയിച്ചാൽ ബിഷപ്പോ ആർച്ച് ബിഷപ്പോ മാർപ്പാപ്പയോ മേൽനോട്ടക്കാരനോ അങ്ങനെ അവൻ എന്തു തന്നെയായിരുന്നാലും ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായ ഒരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾക്ക് ഇപ്രകാരമുള്ള യാതൊരു സമ്പ്രദായങ്ങളും ഇല്ല. ഇല്ല ശ്രീമാൻ, അങ്ങനെ യാതൊരു കാര്യവുമില്ല. എങ്കിൽ പിന്നെ ജനങ്ങൾ എന്തുകൊണ്ടത് കാണുന്നില്ല? എങ്കിൽ ജനങ്ങൾ എന്തുകൊണ്ടത് വിശ്വസിക്കുന്നില്ല? ആരോ അവിടെ അത് ശരിയായിട്ട് പറഞ്ഞു. ജീനായിരുന്നു അത്. മുൻനിയമിക്കലാണ്, അത് ശരിയാണ്. പിതാവ് എനിക്ക് തന്നിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യും? എന്റെ അടുക്കൽ വരും. എത്ര കൃത്യമായിരിക്കുന്നു! പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം എന്റെ അടുക്കലെത്തും. ഞാനതിവിടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ കുഴപ്പം എന്താണ്? നാം ഇവിടെയായിരിക്കുന്നു. ശരി, ഞാൻ ഈ വാക്യത്തെ ഇവിടെ വായിക്കട്ടെ. അതിനുശേഷം പൗലോസ് ഇവിടെ പറയുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിച്ച സന്ദേശം തന്നെ പൗലോസിയുടെ മുൻനിമിക്കലിനേലും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനത്തിന്മേലും പരിശുദ്ധാത്മ സ്നാനത്തിന്മേലും സഭയെ ക്രമീകരിക്കുന്നതും മറ്റുമായ വിഷയത്തിന്മേൽ പറഞ്ഞിരിക്കുന്നു. ഇതാകുന്നു അവനോട് പറഞ്ഞിരിക്കുന്നത്: ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇത് ഗലാത്യരോട് അവൻ സംസാരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് വളരെയധികം ലജ്ജിക്കുന്നു. അതായത്, നിങ്ങൾ മറ്റാരെയോ കടന്നു വരാനിടയാക്കിയിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കളയുന്നതിനിടയാക്കി. അത് വേറൊരു സുവിശേഷം എന്നല്ല, എന്നാൽ ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ക്രിസ്തുവിന്റെ യഥാർത്ഥമായ സുവിശേഷം മറിച്ചു കളയാൻ ഇച്ഛിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, പൗലൂസ് ആയിരുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലാത്ത എല്ലാ മനുഷ്യരെയും വന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിനായി നിർബന്ധിച്ചിരുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം. ഈ രഹസ്യങ്ങളെല്ലാം ലോകസ്ഥാപനം മുതലേ മറഞ്ഞിരിക്കുന്നുവെന്നും അത് തനിക്ക് വെളിപ്പെട്ടിരിക്കുന്നുവെന്നും നാം പുത്രത്വം പ്രാപിക്കുന്നതിനായി മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പൗലൂസാണ് പറഞ്ഞതെന്ന് എത്ര പേർക്കറിയാം. അത് പൗലൂസ് ആയിരുന്നു. അവൻ എന്താണ് പറഞ്ഞതെന്ന് ഇവിടെ ശ്രദ്ധിക്കുക. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ശ്രീമാൻ, ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല എന്ന് ഇവിടെ പറയുന്നില്ല, എന്നാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാകുന്നു. അതിനടുത്ത വാക്യം ഞാൻ വായിക്കട്ടെ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷത അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത് ശരിയാണ്. ഇപ്പോൾ സഹോദര സഹോദരി, ഇത് ഭക്തി ബഹുമാനമില്ലാതെ പറയുകയല്ല എന്ന് ആശിച്ചുകൊണ്ട് പറയുകയാണ്. കഴിഞ്ഞ ദിവസം ദൈവം എന്നെ ഈ ചെറിയ കാര്യം കാണിക്കുന്നതിനായി എടുത്തുകൊണ്ട് പോയപ്പോൾ ഇപ്പോൾ ഞാൻ ഉത്തേജിക്കപ്പെട്ടു പോകുന്നു. ഞാൻ ഉത്തേജിക്കപ്പെട്ടു പോകുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നില്ല. എന്നാൽ പ്രസംഗിക്കുന്നതിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ മറന്നുപോയിട്ട് നിങ്ങൾ ക്ഷീണിച്ചുറങ്ങുന്നതുവരെ നിങ്ങളെവിടെ ഇരുത്തുന്നു. എന്നാലോ, നിങ്ങൾ അവിടെ ആയിരിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് അറിയാൻ മാത്രം നിങ്ങൾക്ക് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ ഒരു വട്ടം കൂടി വീണ്ടും ഇത് പറയുകയാണ്. അവൻ ചോദിച്ചപ്പോൾ ഇത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. അവസാനം എന്താണെന്ന് നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നവൻ ചോദിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ തന്നെ കട്ടിലിൽ കിടക്കുന്നതാണ് കണ്ടത്. ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നതെന്ന് നീണ്ട സമയമായി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുവെന്നുള്ളത് തീർച്ചയാണ്. ശൌലിനെ അവർക്ക് അഭിഷേകം ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ശാമുവേൽ ചോദിച്ചതുപോലെ ഞാനും നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യമല്ലാതെ മറ്റെന്തെങ്കിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് ശരിയല്ലേ? അതല്ല ഇപ്പോഴും സത്യമായിരുന്നു. ഞാൻ പണം യാചിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരികയോ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ എന്നാൽ കഴിയുന്നിടത്തോളം ക്രിസ്തുവിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കൃത്യമായും ശരിയാണ്. ഇപ്പോൾ അവർ ഞാനൊരു മനഃശാസ്ത്ര പരഹൃദയജ്ഞാനിയാണെന്നും ഒരു ഇന്ദ്രിയാതീതമായ നീതിസൂത്രക്കാരനാണെന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഉയർന്നു വരേണ്ടത് ആവശ്യമാകുന്നു. കാരണം ബൈബിൾ അവയെക്കുറിച്ച് പറയുന്നു. അത് NS മെമ്പറസ് മോശയെ എതിർത്ത് നിന്നതുപോലെയാണ്. അതൊരു പ്രകടനത്തിലെത്തുന്നതുവരെ മോശ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്തിരുന്നു. അത് ശരിയാണ്. എന്നാൽ ഓർക്കുക, NS മെമ്പറസിനും രോഗസൌഖ്യം നടത്താൻ കഴിഞ്ഞില്ല. അവർക്ക് രോഗസൌഖ്യം നടത്താൻ കഴിഞ്ഞില്ല. അവർക്ക് ബാധകൾ കൊണ്ടുവരാൻ കഴിഞ്ഞു, എന്നാൽ എടുത്തു മാറ്റാൻ കഴിഞ്ഞില്ല. ശരി, ഇപ്പോൾ ദൈവമാണ് രോഗശാന്തിക്കാരൻ. ദൈവത്തിന്റെ വചനം സത്യമായി അവശേഷിക്കുന്നു. ഞാൻ നിങ്ങളോട് സത്യസന്ധനായിരിക്കാൻ ശ്രമിക്കുകയും നിങ്ങളോട് സത്യം പറയാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് ഏകദേശം 31 വർഷങ്ങളായിരിക്കുന്നു. ഈ പ്രസംഗപീഠത്തിൽ 31 വർഷങ്ങളായിട്ട് ഞാൻ നിന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം ഈ പ്രസംഗപീഠം വിട്ടിട്ട് ഞാൻ മഹത്വത്തിലേക്ക് പോകും. ഒരു ഭാര്യയും ഒരു മകളും പിതാവും സഹോദരന്മാരും കൂടാതെ വിലയേറിയ സ്നേഹിതരും അവിടെ അടക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ പെട്ടികളും അതിന്മേൽ പൂക്കളും അവിടെ വെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം എന്റേതും പോകും എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ അത് സത്യമാണ്. എന്നാൽ സത്യസന്ധമായിട്ടും എന്റെ ഹൃദയത്തിൽ നിന്നും സമ്പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പറയുകയാണ്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യമായ സുവിശേഷം നിങ്ങളോട് പ്രസംഗിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ആനന്ദവും സമാധാനവും ദീർഘക്ഷമയും നന്മയും സൌമ്യതയും ദയയും ഭക്തിയും വിശ്വാസവും നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം രാവിലെ സമയം എനിക്ക് എന്ത് സംഭവിച്ചിരുന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഇവിടെയുള്ള എന്റെ ശരീരത്തിലായിരുന്നോ അതോ അത് വെറുമൊരു ദർശനമായിരുന്നോ, ഞാൻ ഇവിടെ നിന്നും അവിടേക്ക് എടുക്കപ്പെട്ടിരുന്നോ എന്നും എനിക്കറിയില്ല. എനിക്കത് പറയാൻ കഴിയില്ല. എനിക്കറിയാവുന്ന ഏക കാര്യം എന്നത് ഞാൻ എല്ലായ്പ്പോഴും ആ മുള്ളിന്റെ മരണമെന്ന സ്ഥാനത്തെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശു വന്ന് എന്നെ കൊണ്ടുപോകുകയില്ല എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നില്ല. ഞാനത് ഭയപ്പെട്ടിരുന്നില്ല, കാരണം അത് ഞാൻ ഭയപ്പെട്ടിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുകയും ഞാൻ വായുവിൽ കൂടെ വെറും ഒരു മൂടൽ മഞ്ഞായിട്ട് പോകുകയും ചെയ്യും എന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ഞാൻ അതിപ്പോൾ മനസ്സിലാക്കുന്നു, ഞാൻ ആ ജനങ്ങളെ അവിടെ കണ്ടപ്പോൾ അവർ യാഥാർത്ഥ്യമായിരുന്നു.
She wasn't my wife. She was my sister. She never called me her husband. She called me her darling brother. There was no sex, no feelings of that type. It couldn't be. It was perfect. It was sweetness. It was perfection. I'm wondering. I don't know. I'm wondering, is that what she seen before she left the earth when she was young in the hospital, when I called her? And she said, Billy, you have preached it, you've talked about it, but she said, you don't know what it is. She said, I have no more desire to say it. Amen. I wonder if that's what it is, that godly, saintly old man of F.F. Bosworth, who stood in this pulpit, who's preached with me around different parts of the world, old F.F. Bosworth, all of you nearly knew him, godly, saintly old man. 2 hours before... Well, about a week or two before he left, I went to him, and there he laid back there, weighed nearly 90 years old. His little old arms reached out, his little bald head and that white whiskers on his face. I grabbed that old man in my arms, and I screamed, my father, the chariots of Israel and the horsemen thereof.
പെന്തക്കോസ്തനെ പ്രതിനിധീകരിച്ചിരുന്ന ഒരു യഥാർത്ഥ അപ്പസ്തോലൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് F.F. ബോസ്വർത്ത് ആയിരുന്നു. അദ്ദേഹം കപടമില്ലാതെയും നേരായും യഥാർത്ഥ സുവിശേഷം പ്രസംഗിച്ചിരുന്നു. അത് ബോസ്വർത്ത് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ എന്റെ കരങ്ങളിലേക്ക് എടുത്തിട്ട് എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. അദ്ദേഹം പറഞ്ഞു, മകനെ, വയലിൽ നിന്നുകൊള്ളുക. ഈ യൗവനക്കാരിൽ ചിലരെ നിനക്ക് കഴിയുമെങ്കിൽ അവിടെ വളരെയധികം മതഭ്രാന്ത് വരുന്നതിന് മുമ്പ് വിദേശ മേഖലകളിലേക്ക് അയക്കുക. മകനെ, നിനക്ക് കിട്ടിയിരിക്കുന്ന യഥാർത്ഥ സുവിശേഷത്തെ എടുത്തുകൊള്ളുക. അദ്ദേഹം പറഞ്ഞു, നിന്റെ ശുശ്രൂഷ എന്തായിരിക്കുന്നുവോ അത് ഇതുവരെയും തുടങ്ങിയിട്ടില്ല. നീ ഒരു തീക്കൊള്ളിയായ പുതിയ വ്രണഹമാകുന്നു. മകനെ, നീ ചെറുപ്പമാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരൻ ബോസ്വർ, എനിക്ക് 48 വയസ്സായിരിക്കുന്നു. നീ ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ ചെറുപ്പക്കാരായ പെന്തക്കോസ്തുകാരായ പ്രാസംഗികർ ഒത്തിരി അസംബന്ധങ്ങളും മറ്റുമായിട്ട് അവിടെ കടന്നുകൂടി അത് വിഷമാക്കുന്നതിനിടയാക്കരുത്. നീ അവിടെ എത്തുന്നതിന് മുമ്പ് സകല രാജ്യതന്ത്ര പ്രതിനിധികളെയും രാജ്യത്തെയും നിനക്കെതിരാക്കിക്കളയും. സഹോദരൻ ബ്രഹാം, നിനക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷമായിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക. നീ ഒരു അപ്പസ്തോലനും നമ്മുടെ ദൈവമായ കർത്താവിന്റെ പ്രവാചകനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ നോക്കിയിട്ട് എന്റെ കൈകളിലെടുത്ത് ആലിംഗനം ചെയ്തു. ഞാൻ പറഞ്ഞു, സഹോദരൻ ബോസ്വർത്ത്, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ സമയം അല്ലെങ്കിൽ നിമിഷം ഏതായിരുന്നു? അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, അതിപ്പോഴാകുന്നു. നിങ്ങൾ മരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് മരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഏറ്റവും സന്തോഷകരമായ സമയമെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചു. അവിടെ ഒരു ചെറിയ വാതിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ വാതിലിലേക്ക് എന്റെ മുഖം തിരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നു. ഏത് സമയത്തും ഞാൻ സ്നേഹിച്ചിരുന്നവനും ഞാൻ പ്രസംഗിക്കുകയും ഈ ജീവിതമെല്ലാം ഞാൻ നിലപാടെടുക്കുകയും ചെയ്തവൻ എനിക്ക് വേണ്ടി ആ വാതിൽക്കൽ വരും. ഞാൻ അവനോടൊപ്പം പോവുകയും ചെയ്യും. ഞാൻ അദ്ദേഹത്തെ നോക്കിയിട്ട് വിചാരിച്ചു, ഞാൻ അബ്രഹാമിനെയും ഇസാഖിനെയും യാക്കോബിനെയും നോക്കുന്നത് പോലെ തന്നെയായിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൈകൾ എടുത്തിട്ട് പറഞ്ഞു, സഹോദരൻ ബോസ്വർത്ത്, നാം രണ്ടുപേരും ഒരേ ദൈവത്തെയും ഒരേ കാര്യത്തെയും വിശ്വസിക്കുന്നു. എന്റെ ശരീരത്തിലെ അവസാന ശ്വാസം പോകുന്നതുവരെ ദൈവകൃപയാൽ ഞാൻ പ്രസംഗിക്കും. എനിക്കറിയാവുന്നിടത്തോളം ഞാൻ ദൈവത്തോട് സത്യസന്ധനായി ജീവിക്കും. ഒരിടത്തും ഞാൻ സുവിശേഷവുമായി ഒത്തുതീർപ്പ് നടത്തുകയില്ല. എനിക്കറിയാവുന്നിടത്തോളം ഞാൻ അതുമായിട്ട് സത്യമായി നിൽക്കും. സഹോദരൻ ബോസ്വർത്ത്, ഞാൻ നിങ്ങളെ ഒരു നല്ല ദേശത്ത് നീ വൃദ്ധനായിട്ടല്ലാതെ, അല്ലെങ്കിൽ ഇനിയും വൃദ്ധനാകാൻ കഴിയാതെ, എന്നാൽ യൗവനക്കാരനായിട്ട് നിന്നെ കണ്ടുമുട്ടുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നീ അവിടെ ഉണ്ടായിരിക്കും, നീ വിഷമിക്കേണ്ട. അദ്ദേഹം മരിക്കുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് മുമ്പ്, ഏകദേശം രണ്ടു മാസത്തിന് ശേഷം, അദ്ദേഹം മരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയും എന്റെ ഭാര്യ പോയിട്ട് അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും വളരെയധികം അവളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. പിന്നെ ശ്രീമതി ബോസ്വർത്തും ഏകദേശം രണ്ടു മണിക്കൂർ മുമ്പ് അദ്ദേഹം കിടന്നുറങ്ങുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റിട്ട് നോക്കുകയും കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അമ്മേ, ഞാൻ നിങ്ങളെ കണ്ടിട്ട് വളരെ വർഷങ്ങളായിരിക്കുന്നു. പിതാവേ, സഹോദരൻ ജിം. എന്നിട്ട് പറഞ്ഞു, നമുക്ക് നോക്കാം, ജോലിയറ്റ് ഇല്ലിനോയിസിൽ വെച്ച് കർത്താവിംഗിലേക്ക് മാനസാന്തരപ്പെട്ടവരിൽ ഒരാളാകുന്നു നിങ്ങൾ. അദ്ദേഹം മരിച്ചിട്ട് 50 വർഷങ്ങളായിരുന്നു. അതെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സഹോദരി ഇന്ന ഇന്ന ആളാകുന്നു. അതെ. വിന്നിപ്പെഗിലെ യോഗത്തിൽ വെച്ച് ഞാൻ നിങ്ങളെ കർത്താവിംഗിലേക്ക് നയിച്ചിരുന്നു. അതെ. ഇവിടെ ഇതാ സഹോദരി ഇന്ന ഇന്നയാൾ നിൽക്കുന്നു. ഞാൻ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്ത് വെച്ച് കർത്താവിംഗിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഏകദേശം 2 മണിക്കൂറുകളോളം അദ്ദേഹം കർത്താവിലേക്ക് നയിച്ചവരുമായിട്ട് അദ്ദേഹം കൈപിടിച്ച് കുലുക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് തിരികെ തന്റെ യഥാസ്ഥാനത്തേക്ക് ചെന്നിട്ട് കിടക്കുകയും തന്റെ കൈകളെ മടക്കുകയും അത് അത്രയുമായിരുന്നു. സഹോദരൻ എഫ് എഫ് ബോസ്വർത്ത് കഴിഞ്ഞ രാത്രിയിൽ യേശു എനിക്ക് കാണിച്ചതെന്ന ഇടയാക്കിയ ആ ദേശത്ത് പ്രവേശിച്ചുവെങ്കിൽ അദ്ദേഹം ഇന്ന് രാത്രിയിൽ ഒരു ചെറുപ്പക്കാരനായി അവിടെയുണ്ട്. ദൈവം അദ്ദേഹത്തിന്റെ ആത്മാവിന് വിശ്രമം കൊടുക്കട്ടെ. ഞാനും എന്നും അത്രയും വിശ്വസ്തനായിട്ട് ജീവിച്ചിട്ട് ആ ദേശത്ത് കടക്കുവാൻ ഇടയാകട്ടെ. ഞാൻ ക്രിസ്തുവിന്റെ ദാസനായി അത്രയും സത്യമായിരിക്കാൻ ഇടയാക്കണമേ. ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് ലജ്ജിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നോട് പറയാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവം തന്റെ കൃപയാൽ എന്നെ കൊണ്ട് ചെയ്യുന്നതിനിടയാക്കിയ എല്ലാ കാര്യങ്ങളും ഞാൻ സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിച്ചു. എന്നാൽ നോക്കൂ സ്നേഹിതരെ, നിങ്ങൾ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ തെറ്റായിട്ട് കാണുന്നുവെങ്കിൽ എന്നോട് വന്ന് പറയുന്നതിന് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, ഈ യഥാർത്ഥ സുവിശേഷത്തെ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇതിനപ്പുറത്ത് അവിടെ നിങ്ങൾ ഓരോരുത്തരുടെയും, യൗവനക്കാരുടെയും, സ്ത്രീകളുടെയും മുഖത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എവിടെയായിരിക്കുന്നതിൽ നിന്നും അവിടെയാകുന്നതിനിടയ്ക്ക് വെറും ഒരു ശ്വാസം മാത്രമാകുന്നു. അത് ശരിയാണ്, അത് അവിടെയാകുന്നു. സകല കൃപയുടെയും ദൈവം, സ്വർഗസ്ഥനായ ദൈവം, ഇത് ദൈവദൂഷണമായിരിക്കാതെ എന്നാൽ ആദരവോടെ പാപ്പ എന്ന് പറയുകയാണ്. ആ മഹത്തായ നാളിൽ നാം ഇവിടേക്ക് തിരികെ സമ്മാനിക്കപ്പെട്ട് വീണ്ടും നമ്മുടെ ഭൗതിക ശരീരത്തിലാകുമ്പോൾ നമുക്ക് കുടിക്കാനും മുന്തിരിയും മറ്റുള്ള ദേശത്തെ ഫലങ്ങളും ഭക്ഷിപ്പാൻ കഴിയും. അവർ വീട് പണിയും, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരില്ല. അവർ നടുകയും മറ്റൊരുത്തൻ തിന്നുകയും എന്ന് വരികയില്ല. ഒരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം നടുകയും അവന്റെ പുത്രൻ അതെടുക്കുകയും അതിനുശേഷം അവന്റെ പുത്രൻ എടുക്കുകയും അതിനുശേഷം അങ്ങനെ അത് പോകുന്നു. എന്നാൽ ഈ കാര്യത്തിൽ അതല്ല. അവൻ അത് നട്ട് അവിടെ തന്നെ പാർക്കും. നോക്കൂ, അത് ശരിയാണ്. നാം എന്നേക്കും അവിടെ ആയിരിക്കും. ആ ദേശത്ത് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കാണുവാൻ എനിക്കിടയാകട്ടെ. ഞാൻ ഇവിടെയുള്ള ട്രിനിറ്റേറിയൻകാരായ ശുശ്രൂഷകരോടും കൂടെയാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. എന്റെ സഹോദരന്മാരെ, ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നതിനായി ഞാൻ പറയുന്നില്ല. ഞാനും ഒരു തൃതീയക്കാരനാണ്. ഞാൻ തൃത്വത്തിൽ വിശ്വസിക്കുന്നു. അത് ദൈവത്തിന്റെ ഗുണവിശേഷമായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്നു. എന്നാൽ 3 ദൈവങ്ങളല്ല, 3 ഗുണവിശേഷങ്ങളുണ്ടെന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്നു. എന്നാൽ അത് 3 ദൈവങ്ങളല്ല എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. അത് വെറും 3 ഗുണവിശേഷങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ 3 കാര്യാലയങ്ങളാണ്. ദൈവം ഒരിക്കൽ പിതൃത്വത്തിൽ ജീവിക്കുകയും പുത്രത്വത്തിലാകുകയും ഇപ്പോൾ പരിശുദ്ധാത്മാവിലുമാകുന്നു. ഇത് ഒരു ദൈവം തന്നെ 3 കാര്യാലയങ്ങളിലാണ്. കൂടാതെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പേരല്ല. ദൈവത്തിനൊരു പേരേ ഉള്ളൂ. അവന്റെ പേര് യേശു എന്നാകുന്നു. സ്വർഗത്തിലുള്ള സകല കുടുംബത്തിനും യേശു എന്ന പേരും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ യേശു എന്നാകുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അത് ശരിയാണ്. അതുകൊണ്ട് ദൈവത്തിനൊരു പേരേ ഉള്ളൂ. അത് മനുഷ്യ പേരാകുന്നു. അവന് യഹോവ ഇരേ എന്നും യഹോവ റാഫ എന്നും പേർ വിളിക്കപ്പെട്ടിരുന്നു. അത് അവന്റെ ദൈവത്വത്തിന്റെ സ്ഥാനപ്പേരുകളാകുന്നു. എന്നാൽ അവൻ ഒരു പേരേ ഉള്ളൂ. അത് യേശു എന്നാകുന്നു. അത് അവനാകുന്നു. സത്യമായിട്ടും എന്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ ഓർക്കുക, ഞാൻ എങ്ങനെയായാലും നിങ്ങളെ അവിടെ കണ്ടുമുട്ടുന്നതായിരിക്കും. ഞാൻ നിങ്ങളോടൊപ്പം അവിടെ ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞായറാഴ്ച രാവിലെ ഈ ഭാഗത്തു നിന്നും ഞാൻ തുടരുന്നതാണെന്നുള്ള കാര്യം സഭയോർത്തുകൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ 2 മണിയിലും കൂടുതൽ സമയം നിങ്ങളെ ഇരുത്തുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നമുക്ക് കഴിയുമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷവും യോഗ നടത്താൻ കഴിയുന്നതാണ്. അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ 10 വരെ ചെയ്തതുപോലെയായിരിക്കും. നിങ്ങൾ എന്നോട് ക്ഷമിക്കുമോ? സ്നേഹിതരെ, നമുക്കധിക സമയം ശേഷിച്ചിട്ടില്ല. പ്രിയരെ, ഞാൻ നിങ്ങളെ പ്രിയരെ എന്ന് വിളിക്കുന്ന കാരണം നിങ്ങൾ അതാകുന്നു. നിങ്ങൾ എന്റെ പ്രിയരാകുന്നു. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഇതാ ഒരു തിരുവെഴുത്ത് അതിനായിട്ടുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച്, അത് അവന്റെ സഭയെക്കുറിച്ചാകുന്നു, ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, കാരണം നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ അതാകുന്നു വിധ അതാകുന്നു വിധ. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അത് സത്യമാണെങ്കിൽ, ആ ദിവസം ജനങ്ങൾ എന്നോട് പറഞ്ഞു, യേശു നിന്റെ അടുക്കൽ വരികയും നീ ഞങ്ങളെ അവനൊരു നിർമ്മല കന്യകയായി സമ്മാനിക്കുകയും ചെയ്യും. അവരോട് പ്രസംഗിച്ച വചനത്താൽ ന്യായം വിധിക്കപ്പെടും. പൗലോസ് തന്റെ സഭയോട് എന്താണ് പ്രസംഗിച്ചത്, അത് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിരിക്കുന്നു. എങ്കിൽ അവന്റെ കൂട്ടം കടക്കുന്നുവെങ്കിൽ നമ്മുടേതും കടക്കും, കാരണം അതേ കാര്യം തന്നെ നമുക്കുമുണ്ടായിരിക്കുന്നു. ആമേൻ. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം.